ഇങ്ങനെ ഉള്ളൊരു സമയത്ത് ആർക്കായാലും ഇന്ന് രാവിലെ നേരം സ്വയം ഇവിടെ നിങ്ങളുടെ ഇടയിലായിക്കൊണ്ട് ദൈവവചനത്തെ സേവിക്കാൻ കഴിഞ്ഞതിനെ ഞാൻ എങ്ങനെയാണ് അനുമോദിക്കേണ്ടതെന്ന് പറയുക വളരെ കഠിനമായ ഒരു കാര്യമാണ്. അതിൽ നിങ്ങൾ പരിചയസമ്പന്നരാണ് എന്നെനിക്ക് തീർച്ചയാണ്. അതുമല്ല മാത്രമല്ല സഹോദരൻ ലിയോയ്ക്കും സഹോദരൻ ജെനയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മഹത്തായ അവസരത്തിനായി ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ആ പാട്ടിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ കേട്ടു. ആ പാട്ടിൽ എന്തോ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എവിടെയും കാണാനാകാത്ത വിധമുള്ള ആരാധനയായിരുന്നു. മാത്രമല്ല ഞാൻ വർഷത്തിലൊരിക്കലോ അതല്ലെങ്കിൽ രണ്ടു വട്ടമോ ഇവിടേക്ക് വരുമ്പോൾ അത്തരത്തിലെ പാട്ടിന്റെ നന്മകളാൽ നിങ്ങളെ തന്നെ നിറച്ചിരിക്കുന്നത് ഒരു വിശേഷ കാര്യം തന്നെയാണ്. ഇന്ന് രാവിലെ സഹോദരൻ ലിയോ ഇവിടെ നിന്നുകൊണ്ട് അവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വരുന്നു എന്ന പാട്ട് പാടാമെന്ന് പറയുമ്പോൾ ഞാൻ അവളെ വിട്ട് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ എന്റെ ഭാര്യയും അവളോടൊപ്പം ബില്ലിയും റബേക്കയും പാടിയതുപോലെ ഈ മഹത്തായ ഉണർവ് തുടങ്ങി. അതല്ലെങ്കിൽ അതിന്റെ ഒരു നായകനായി രാജ്യമെമ്പാടും ചുറ്റിയടിച്ചതിനെ ഞാൻ ഇന്ന് രാവിലെ നേരം ചിന്തിക്കുകയായിരുന്നു. അതുമല്ല ഈ സുന്ദരവും കാഴ്ചയ്ക്ക് വൃത്തിയുമുള്ള മഹിളകളെ നോക്കുമ്പോൾ അന്ന് അവരിൽ ഒരുവളായി മേടയുമുണ്ടായിരുന്നത് ഞാൻ ഓർത്തു. അവൾ കറുത്ത നിറത്തോടുകൂടിയ മുടിയുള്ളവളായിരുന്നു. ഇപ്പോൾ അവളും എന്നെപ്പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഞങ്ങൾക്ക് വയസ്സ് ചെന്ന് നരച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സമയം കഴിഞ്ഞുപോയിരിക്കുന്നു. എന്നിട്ടും ഈ മഹത്തായ പ്രതീക്ഷയാൽ, അതായത് ഞങ്ങൾ അവനിൽ ഒരുമിച്ചുകൂടും, അവിടെ സമയത്തിനോ വയസ്സിനോ ഒന്നും ഞങ്ങൾക്ക് തടസ്സമാകുകയോ അതുമല്ല വിലക്കുകയോ ഇല്ല. ഇത്രയേറെ ജനങ്ങളുള്ള ഒരിടത്ത്, പ്രത്യേകിച്ച് ഇത്രയും ക്രിസ്തീയ സ്നേഹമുള്ള നല്ലവരെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും എവിടെയും കണ്ടിട്ടുള്ളതായി എനിക്കറിയില്ല. ഇത്രയും ഓർത്തിരിക്കുക, അത് നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരിക്കലും മരിച്ചു പോകാൻ ഇടവരുത്തരുത്. ജനങ്ങളുടെ ഇടയിൽ പറയാറുള്ളത് പോലെ അങ്ങനെയുള്ള ചെറിയ ഒന്ന് എന്റെ പക്കലുണ്ടായിരുന്നു. എന്റെ ഭാര്യയുടെ പേർ ഹോപ്പ് എന്നായിരുന്നു. ബില്ലിയുടെ അമ്മയായ എന്റെ ആദ്യ ഭാര്യ അവർക്കുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു. അത് ഹോപ്പും ഞാനും ബില്ലിയുമായിരുന്നു. അവർ ഞങ്ങളെ പ്രത്യാശ, വിശ്വാസം, സാർവത്രിക സ്നേഹം എന്നിങ്ങനെ വിളിച്ചിരുന്നു. ആ ദിവസങ്ങളിൽ ഇങ്ങനെ ഈ വചനം സത്യമായിരുന്നു എന്നുള്ള ദൃഢമായ വിശ്വാസമുണ്ടായിരിക്കുകയും മാത്രമല്ല ദൈവം എന്തു വാഗ്ദത്തം ചെയ്തിരുന്നോ അവനത് ചെയ്യുമെന്ന് ഉറച്ചുമിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കിയാൽ ഇതിലെ ഏറ്റവും വലുത് സാർവത്രിക സ്നേഹമാണ്. അത് സ്നേഹമാണ്. ഇന്ന് രാവിലെ സഹോദരൻ ലിയോ പ്രകടിപ്പിച്ചതുപോലെയാണ് സ്നേഹം. അന്യഭാഷ എവിടെ ഉണ്ടായാലും അത് നിൽക്കും. എവിടെ പ്രവചനമുണ്ടായിരുന്നാലും അത് തോൽവിയടയും. എന്നാൽ സാർവത്രിക സ്നേഹം, അത് സ്നേഹമാണ്. അത് എന്നേക്കും നിലനിൽക്കും. കാണുന്നോ, പ്രിയ മരിക്കുന്ന കുഞ്ഞാടെ, അവിടുത്തെ വിലയേറിയ വചനം ഒരിക്കലും അതിന്റെ ശക്തി ത്യജിക്കയില്ല. ദൈവത്തിന്റെ മുഴുവൻ സഭയും വീണ്ടെടുക്കപ്പെടുവോളം, ഇനിമേൽ പാപം ചെയ്യാതെ രക്ഷിക്കപ്പെടുവോളം. അന്ന് മുതൽ വിശ്വാസത്താൽ ആ സ്രോതസ്സിനെ ഞാൻ കാണുന്നു. അവിടുത്തെ ഒഴുകുന്ന മുറിവിന്റെ സഞ്ചയം, വീണ്ടെടുപ്പിൻ സ്നേഹമായിരുന്നു എന്റെ പ്രമേയം. എന്റെ മരണത്തോളം അതുണ്ടാകും. സ്നേഹത്തെക്കാൾ വലുതായി മറ്റൊന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്നേഹം, നമുക്കതിനെ പ്രകടിപ്പിക്കാനായില്ല എങ്കിൽ ഇപ്പോൾ നമുക്ക് സ്നേഹമുണ്ട് എന്ന് പറയാൻ കഴിയും. നാം അത് പറയുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്കുള്ളത് എന്താണെന്ന് നമുക്ക് വാസ്തവമായും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നാം അതിനെ നാം നമ്മിൽ തന്നെ കാണിക്കുന്നു. ഇപ്പോൾ നാം ഒരു പൂർണനായ മനുഷ്യനല്ല. നമുക്ക് പിശക് പറ്റുന്നു. നാം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ സ്നേഹം അതെല്ലാം മൂടിക്കളയുന്നതായി നിങ്ങൾക്ക് കാണാം. നാം നമ്മുടെ തെറ്റുകളെ കാണുമ്പോൾ തിരികെ വന്ന് മറ്റയാളിനോട് ക്ഷമ ചോദിക്കാൻ മനസ്സുള്ളവരാണ്. അതെ, അതാണ് പോരാളികൾ. അതാണ് അത് ധീരനായ, അതാണ് യഥാർത്ഥ പുരുഷന്മാരും സ്ത്രീകളും. ആർക്ക് വേണമെങ്കിലും യുദ്ധക്കളത്തിലേക്ക് പോകാം. ധൈര്യമുള്ള ആർക്കായാലും അവിടേക്ക് നടന്നു ചെല്ലാം. എന്നാൽ അവിടെ വെച്ച് ഇടിച്ച് നിലത്തിടുമ്പോൾ വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും ശ്രമിക്കുന്നു. നോക്കൂ, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ദേവാലയത്തിൽ പാടാറുണ്ടായിരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. ഞാൻ വീഴുമെങ്കിലും അഥവാ ഞാൻ തോൽവി അടയുമെങ്കിലും, നോക്കൂ, ഞാൻ വീഴുമെങ്കിലും അഥവാ ഞാൻ, അത് എങ്ങനെയാണ് പാടുന്നതെന്ന് ഞാൻ മറന്നുപോയി. ഞാൻ എഴുന്നേറ്റ് വീണ്ടും ശ്രമിക്കട്ടെ. എന്നോട് ക്ഷമിക്കൂ കർത്താവേ, ഒരു പ്രാവശ്യം കൂടി ഞാൻ ശ്രമിക്കട്ടെ. കാണണോ, കാണണോ, ഞാൻ വീണാലോ അഥവാ ഞാൻ പാപം ചെയ്താലോ ഞാൻ എഴുന്നേറ്റ് വീണ്ടും ശ്രമിക്കാൻ അനുവദിക്കൂ കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ എന്നോട് ക്ഷമിക്കൂ. ഏകദേശം 120 പേർ ഒരുമിച്ചിരിക്കുന്ന ഇവിടെ ചില നേരങ്ങളിൽ നിങ്ങൾ കാണാനിടവരും. ശത്രു നിങ്ങളുടെ കൂട്ടത്തിനിടയിലേക്ക് ഇഴഞ്ഞു വന്ന് നിങ്ങളുടെ മനസ്സിൽ ഇതും അതും ചെയ്യാൻ തുടങ്ങും. അവനത് ചെയ്യുമ്പോൾ ഉടൻ നിർത്തുക. പുറകിലേക്ക് ചിന്തിച്ച്, ഇന്ന് രാവിലെ നേരത്തെ പറ്റി ചിന്തിച്ച്, നിങ്ങൾ ക്രിസ്തുയേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഒരുമിച്ചിരുന്നിട്ടുണ്ടായിരുന്ന സമയങ്ങളെ ഓർക്കുക. നിങ്ങളിൽ ചിലർ പ്ലംബിംഗ് പണിക്കാരും, ചിലർ ആശാരി പണിക്കാരും, ചിലർ ഇതും അതും മറ്റൊന്നുമാകാം. നിങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ ലോകത്തിലെ ആയുധങ്ങൾ ഓരോ ദിവസവും മിനുക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ആ കാര്യങ്ങൾ കാണുമ്പോൾ, മഹത്തായ പ്രലോഭനങ്ങൾ ഉയർന്നു വരുമ്പോൾ, ഈ ചെറിയ ഇത് മാത്രമേ നിലനിൽക്കൂ, നിങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന ഈ വിശുദ്ധ സ്ഥലത്തെ ഓർത്തുകൊള്ളുക. ഈ വരും ദിവസങ്ങളിലൊന്നിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാം, നിങ്ങളുടെ ആരോഗ്യം തോൽവിയടയാം, ഒരുപക്ഷെ ഇവിടെ ഭൂമിയിലുള്ള നിങ്ങളുടെ ജീവിതവും തോൽവിയടയാം. എന്നാൽ അന്ന് അത് തോൽവിയടയില്ല. മാത്രമല്ല, അവനാണ് സകലത്തിന്റെയും കേന്ദ്ര ബിന്ദുവെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ മനസ്സിനെ നമ്മെ എന്താണോ ഇതിലേക്ക് ആകർഷിച്ചത് അതിലേക്കിടാം. എന്റെ ഈ നല്ല കാഴ്ചയ്ക്ക് വൃത്തിയുള്ള കൂട്ടം ജനങ്ങൾ, നിങ്ങളുടെ വസ്ത്രങ്ങൾ എങ്ങനെയുള്ളതാണ് എന്ന് ഞാൻ അധികമായി നോക്കുന്നില്ല. നിങ്ങളുടെ വസ്ത്രങ്ങളും നിങ്ങളുടെ മുഖവും മറ്റെല്ലാം വൃത്തിയുണ്ടെന്ന് തീർച്ചയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ മഹിളകളിൽ ഒരൽപ്പം ലിപ്സ്റ്റിക് പോലും ആരും പുരട്ടിയിട്ടില്ല. മധ്യവയസ്കർ, പ്രായമുള്ളവർ, ചെറുപ്പക്കാർ എല്ലാവരും അവരുടെ മുടി നീട്ടിയിരിക്കുന്നു. അതേ കാണുന്നോ? അതേ നോക്കൂ. ഈ ചെറിയ ആലയത്തിൽ ഇവിടെ ആരാധനയ്ക്കായി നിങ്ങൾക്ക് എത്ര നല്ല നിധിയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല? സഹോദരനും സഹോദരി ഷാൻസനും കൂടെ അവരുടെ വീട്ടിലായിരിക്കാനുള്ള അവസരം നൽകിയതിന് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് അവരുടെ വീടാണ്. കാനഡയിലുള്ള അവരുടെ ആസ്തികൾ അവർ വിറ്റെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് നമ്മോടൊപ്പം താമസിക്കാനായി ഇവിടേക്ക് വന്നിരിക്കുന്നു. നമുക്ക് ഇനിമേൽ ഭൂമിയിൽ ആസ്തികൾ ആവശ്യമില്ല. നാം വരുവാനുള്ള ഒരു നഗരത്തിനായി കാത്തിരിക്കുന്നു. അതിന്റെ ശില്പിയും നിർമ്മാതാവും ദൈവമാണ്. ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ അവർക്ക് നൽകിയ ദർശനത്തിൽ സത്യസന്ധരായി നിന്നിരുന്നതിനാൽ ഞാൻ സഹോദരൻ ലിയോയോടും ജനയോടും നന്ദി പറയുന്നു. എന്നാൽ അവൻ നിങ്ങളോട് അനേക തവണ എന്തെല്ലാം പറഞ്ഞുവോ അതിൽ ഒരു സംശയമില്ല. അത് അസാധാരണമാണ്, അത് ഇങ്ങനെയാണ് എന്ന് ഞാൻ കാണുന്നില്ല. എന്തോ ചിലത് മുന്നിലുള്ളതായി ഞാൻ അറിയുന്നു. ആ ചെറുപ്പക്കാരനായ വ്യക്തി അങ്ങനെ എന്റെ അടുക്കൽ വരുമ്പോൾ അവൻ ഈ പിരമിഡിന്റെ മുകളിലായി നിന്നിരുന്നു എന്നുള്ള പിരമിഡിനെ പറ്റി ഒരു സ്വപ്നം കണ്ടിട്ട് എന്റെ അടുക്കൽ വന്നു. ഞാൻ നിന്നിരുന്നിടത്ത് അവൻ കയറി. ഞാൻ അവിടെ ഒരു പ്രതലത്തിൽ ഒരു ചെറു തളികയിൽ അഥവാ ഒരു പ്രകാശം പോലെ കാണപ്പെടുന്ന എന്തിന്റെയോ മുകളിൽ നിൽക്കുകയായിരുന്നു. അവൻ ചോദിച്ചു, ബ്രദർ ബ്രൺഹാം, താങ്കൾ അവിടെ കയറിയതെങ്ങനെ? ഞാൻ പറഞ്ഞു, സഹോദരൻ ലിയോ, ഇവിടെ മുകളിലായി ദൈവത്തിനൊരു വ്യക്തിയെ ഈ സ്ഥാനത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നീ അത് കണ്ടിരിക്കുന്നു. ജനങ്ങളുടെ അടുക്കലേക്ക് തിരികെ പോയി, അത് ദൈവമാണെന്ന് നീ വിശ്വസിക്കുന്നു എന്ന് അവരോട് പറയൂ. എനിക്കൊരു സ്ഥാനമുണ്ട് എന്ന കാര്യം അന്നറിയില്ലായിരുന്നു. ഞാൻ ആ ആൺകുട്ടികളെ സ്നേഹിക്കുകയും ഞാൻ അവരോടൊപ്പം ആയിരിക്കാൻ തക്ക ഒരു സ്ഥാനത്ത് അവരെ വെക്കാനും ആഗ്രഹിച്ചു. അവർ ടേപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ നിങ്ങൾ നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അറിവനുസരിച്ച് അവരെന്ന് ടേപ്പുകളെ ഉണ്ടാക്കുന്നു. ഒരു ടേപ്പ് ഉണ്ടാക്കുക എന്നതിലും മഹത്തായ ഒരു കാര്യം ദൈവം എന്താണ് അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നത് നോക്കൂ. ഒരു ടേപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയുന്ന ആർക്ക് വേണമെങ്കിലും ഒരു ടേപ്പ് ഉണ്ടാക്കുകയോ അതിനെ വിൽക്കുകയോ ചെയ്യാം. എന്നാൽ ഈ ചെറിയ കൂട്ടരെ ഇപ്രകാരം ഒരുമിച്ചാക്കി ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിൽ അവരെ ഐക്യത്തിൽ യോജിപ്പിച്ച് ഒരുമിച്ചാക്കിയിരിക്കുന്നു. അപ്പോഴും സന്ദേശത്തെ ആശ്ലേഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ, നീ ജനങ്ങൾക്ക് ഈ ഭൂമിയിൽ ദീർഘായുസ്സും സന്തോഷവും ആനന്ദവും അത് കഴിഞ്ഞ് യാത്രയുടെ അവസാനം കർത്താവിന് സന്തോഷത്തിൽ പ്രവേശനവും നൽകണമേ. ഇപ്പോൾ നാം യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു. കാഹളം മുഴക്കിക്കഴിഞ്ഞു. ക്രിസ്തീയ ഗാനങ്ങൾ ആലപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വചനം കടന്നു വരുന്നു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ അറിയുന്നത് പോലെ ഞാൻ ചിന്തിച്ചു, അത് നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്തിരിക്കാം. എന്നാൽ ഇവിടെയുള്ള ഈ ചെറുപ്പക്കാരായ പടയാളികളെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ, അതുമല്ല, ഞാൻ വയസ്സായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്താൽ എനിക്ക് നൽകപ്പെട്ട ഈ സന്ദേശം നിങ്ങൾ വിശ്വസിക്കുകയും അതിനെ സ്ഥാപിക്കുകയും ദൃഢതയോടെ വിശ്വസിച്ചു എന്നത് ചുറ്റിനും കേൾക്കുന്നു. ഇപ്പോൾ ഇതെല്ലാവർക്കും വേണ്ടിയല്ലായിരുന്നു എങ്കിൽ സന്ദേശം ഒരു നന്മയും ചെയ്യില്ലായിരുന്നു. നോക്കൂ, അത് വിശ്വസിക്കേണ്ടതിന് ആരെങ്കിലും അതിന് കിട്ടേണ്ടതുണ്ട്. അത് ദൈവത്തിൽ നിന്നും വന്നിരിക്കുന്നിടത്തോളം നിങ്ങൾ നോക്കൂ, അത് വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടാകും. ദൈവം ഒരു വഴി ഒരുക്കിയിരിക്കുന്നു. അവൻ തന്റെ മഹത്തായ സമ്പത്തിനെ അങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതായത്, അവൻ എന്തോ ചിലതയക്കുമ്പോൾ ആ എന്തോ ചിലതിനെ സന്ധിക്കാനായി അവിടെ ആ എന്തോ ചിലതുണ്ടായിരിക്കുന്നു. ആഴി ആഴിയുടെ വിളിക്ക് മറുപടി കൊടുക്കുന്നു. അത് ആ വിധത്തിൽ തന്നെ ആകേണ്ടതുണ്ട്. സഹോദരൻ ജനെ ഇന്നു രാവിലെ നേരം പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രതാപമുള്ള ഗൃഹാങ്കണത്തിൽ എന്നുപയോഗിച്ചു. ഞാൻ ആ വാക്ക് ഇഷ്ടപ്പെടുന്നു. അവിടെയുള്ള ആ പാലം കടന്നു വരുമ്പോൾ ദൈവം എവിടെയാണോ ബഹുമാനിക്കപ്പെടുകയും ഭയഭക്തിയോടെ ആരാധിക്കപ്പെടുകയും ചെയ്യുന്നത് അവിടേക്ക് പോകണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതിനെ എപ്പോഴും സൂക്ഷിക്കുകയും വേണം. കാര്യമില്ല, ശത്രു ഇപ്പോൾ ഓർക്കൂ, പ്രത്യേകിച്ച് സഹോദരൻ ലിയോയും ജനയും ഇത് മറന്നു പോകരുത്. ഇപ്പോൾ ഒരു തടസ്സവും കൂടാതെ ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ സാത്താൻ അനുവദിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഓ ഇല്ല, അവൻ തീർച്ചയായും അനുവദിക്കില്ല. ഒരു ചുഴലിക്കാറ്റ് പോലെ ഈ വരും ദിവസങ്ങളൊന്നിൽ അവൻ അകത്തേക്ക് പറന്നു വരാൻ പോവുകയാണ്. എന്നാൽ ശത്രു പെരുവെള്ളം പോലെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അതിന് വിരുദ്ധമായി എഴുന്നേറ്റ് നിൽക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവത്തിന് സന്നിധിയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുക മാത്രം ചെയ്യുക. അന്യോന്യം ചേർന്ന് നിൽക്കുക, ദൈവത്തെ പിടിച്ചുകൊള്ളുക. എന്തെന്നാൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നെങ്കിൽ അത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അല്പം മുമ്പ് ചിന്തിച്ചതേയുള്ളൂ, എന്തൊരു മനോഹരമായ ഗാനാലാപനം, എത്ര മനോഹരമായ ശബ്ദങ്ങളാണ്! പുരുഷന്മാരും സ്ത്രീകളും, ഭാര്യ ഭർത്താക്കന്മാർ, ചെറുപ്പക്കാർ, വയസ്സായവർ, മധ്യവയസ്കർ ഇവിടെ ചേർന്നിരിക്കുന്നത് എത്ര നല്ല കൂട്ടരാണ്! ഞാൻ ചിന്തിച്ചു, അതെ, അവർക്ക് അവിടെ പ്രസ് കോട്ടിൽ അതുണ്ടായിരുന്നെങ്കിൽ, അവർക്ക് അവിടെ ഉണ്ടായിട്ട് അങ്ങനെയുള്ള ഒരു ചെറിയ റേഡിയോ പ്രക്ഷേപണം അവർക്കുണ്ടായിരുന്നെങ്കിൽ, എങ്കിൽ ഈ ചെറുപ്പക്കാരായ മനുഷ്യരെ ദൈവം കൃത്യമായും എന്തു ചെയ്യാനായി വിളിച്ചിരിക്കുന്നു എന്നറിയാൻ കഴിയില്ലായിരുന്നു. കാണുന്നോ, മണവാട്ടിയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, വിളിച്ച് പുറത്താക്കുന്നു. ഇവിടെയുള്ള എന്റെ ജോലി വിളിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായി. നിങ്ങൾ സ്വയം കോളനി സ്ഥാപിച്ചിട്ട് നിങ്ങളെ സ്വയം കാത്തുകൊണ്ടാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ കഴിയും. ഒരു കഴുകൻ തന്റെ ചെറിയ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത് പോലെ ഓരോരുത്തർക്കും ഓരോ ദിവസവും ശ്രദ്ധിക്കാൻ കഴിയും. അതിനാൽ അത് ചെയ്യുന്നില്ല. എന്തെങ്കിലും തെറ്റായി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ആ വ്യക്തിയെ വശത്തേക്ക് വിളിച്ച് അതിനായി പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്യുക. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സന്ദർശിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായി അതിനെ വിശുദ്ധവും പവിത്രവുമായി സൂക്ഷിക്കാനാകും. ദൈവം ആരാധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളവനെ ആരാധിക്കുമ്പോൾ നാം ചെയ്യാറുള്ളത് പോലെ ഒരു പാട്ട് വെറുതെ പാടുകയല്ല, എന്നാൽ അതിനെ ആരാധനയുടെ ആത്മാവിൽ പാടുക. നിങ്ങൾ കാണുന്നോ, അപ്പോൾ പരിശുദ്ധാത്മാവ് തിരികെ അടിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കാനാകും. ഇവിടെ മഹാന്മാരായ വലിയ മനുഷ്യരിക്കുന്നു ഞാൻ കാണുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ചെറുപ്പക്കാരായ വ്യക്തികൾ ഇവിടെ ഇരുന്ന ദിവസത്തെ ഓർത്തു നോക്കൂ. ചെറുപ്പക്കാരായ ആൺകുട്ടികളും അവരുടെ കുഞ്ഞു ഭാര്യമാരും ഇവിടെ ഇരുന്നിരുന്നു. അതുമല്ല, വലിയ കർക്കശക്കാരായ പുരുഷന്മാർ ഇവിടെ ഇരുന്ന് കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞിരുന്നു. എന്താണ് ഇന്നത്തെ ദിവസത്തെ നോക്കുക, അവർ ഇവിടെ തെരുവിലായി ലോകത്തിന്റെ അഴുക്കിലായി വ്യഭിചാരത്തിന് മറ്റുമായി ജീവിക്കുന്നു. അതിൽ നിന്നും മാറ്റപ്പെട്ട് ഇവിടെ ഇങ്ങനെ കൂടിവരാൻ കഴിഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹറോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി. അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയാണ് അത്. ആ അഭിഷേക തൈലം എന്തു ചെയ്തു നിങ്ങൾക്കറിയാമോ? അത് ദൈവത്തിന്റെ സന്നിധിയിൽ പോകാനായി അവനെ സംരക്ഷിച്ചിരുന്നു. നോക്കൂ, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പോകുന്നതിന് മുമ്പ് അവനെ ആ തൈലത്താൽ അഭിഷേകം ചെയ്യണമായിരുന്നു. സഹോദരന്മാർക്ക് ഒരുമിച്ച് വസിക്കാൻ കഴിഞ്ഞാൽ അത് ആ തൈലവുമായി താരതമ്യം ചെയ്തിരിക്കുന്നു. അതിനുശേഷം സഹോദരന്മാരുടെ ഒരുമിച്ചുള്ള കൂടിവരവിന്റെ അഭിഷേകത്താൽ നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടക്കുന്നു. തൈലം പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പോൾ വചനം പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ നേരം കർത്താവിന്റെ പ്രതാപമുള്ള ഗൃഹാംഗണത്തിൽ കടക്കുക എന്ന് ഞങ്ങളുടെ സഹോദരൻ പ്രതിപാദിച്ചതുപോലെ, ഇപ്പോൾ പിതാവേ, ഇവിടെയുള്ള ഈ കൂട്ടം ജനങ്ങളെപ്പറ്റി ഞങ്ങൾ ബോധവാന്മാരാണ്. ഇപ്പോൾ ഞാൻ എന്തു പറയുന്നു, ന്യായവിധി നാളിൽ ഞാൻ അതിന് ഉത്തരം നൽകേണ്ടി വരും. ഇത് അതിന്റെ മക്കളാണ്, തുടർച്ചയായി അവരനുഗ്രഹിക്കണം പിതാവേ. സഹോദരൻ ലിയോയെയും സഹോദരൻ ജനയെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഈ തീർത്ഥയാത്രികളെ സൂര്യാസ്തമനത്തിലേക്ക് നയിക്കുന്നത് പോലെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവർ നയിക്കപ്പെട്ട് ഈ ജനങ്ങളെ നയിക്കാനിടവരട്ടെ. അത് കഴിയുമ്പോൾ, ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പുത്രനിലേക്ക് നയിക്കണമേ. ഇതനുവദിക്കണം കർത്താവേ. വചനത്തിലൂടെ ഞങ്ങൾക്കായി ജീവന്റെ അപ്പത്തെ മുറിക്കണമേ. മാത്രമല്ല, ഞങ്ങളിപ്പോൾ ഞങ്ങൾ യുദ്ധത്തിലാണ് എന്ന കാര്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇവിടെയുള്ള ഈ യോദ്ധാക്കളുടെ മേൽ ഞങ്ങൾ വെടിക്കോപ്പുകളുടെ തുണ്ടുകളെ വയ്ക്കുന്നു. അതിനാലാണ് അവർ ജീവിതത്തിലെ അവശേഷിക്കുന്ന സമയം മല്ലേണ്ടത്. അതിന്റെ ഓരോ കഷണത്തെയും ശത്രുവായ അവൻ അവർക്കെതിരായി എല്ലായ്പ്പോഴും വരുമോ? അപ്പോഴെല്ലാം അവരുടെ കവചമായിരിക്കേണ്ടതിന് അവിടെ ശരിയായ ഇടത്തിൽ വെക്കണമേ. ഇതനുവദിക്കണം കർത്താവേ. ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ സാമാന്യത്തിൽ വേഗത കുറഞ്ഞവനാണ്. എന്നാൽ ഞാനൊരു പരിശീലിക്കപ്പെട്ട ധർമ്മോപദേശിയല്ല. ഇവിടെ സാമർഥ്യവും വിവേകവും ബുദ്ധിജീവികളുമായിരുന്നവർ അതിനെല്ലാം വശത്തേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് വളരെ വിനയമുള്ളവരാക്കി സ്വയമായി പൊട്ടിച്ചിട്ട് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന കാര്യം ഞാൻ അറിയുന്നു. അപ്പോസ്തലനായ മഹാൻ പൗലോസ് മനുഷ്യന്റെ വശീകരണ വാക്കുകളല്ല, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ അവിടെ ഇടും, എന്നാൽ ഞാൻ ആത്മാവിന്റെ ശക്തിയിലത്രേ കടന്നു വന്നത് എന്നവൻ അവിടെ പറയുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. നോക്കൂ, അവൻ അറിയാമായിരുന്ന മഹത്തായ കാര്യങ്ങളെ അവൻ വശത്തേക്ക് മാറ്റിവെച്ചു. ഇവിടെയുള്ള മനുഷ്യരെ പോലെ സഹോദരൻ ഹഫിയും സഹോദരിയും മിഷൻ ഫീൽഡിലെ ഉപദേഷ്ടാക്കളാണ്. അതുമല്ല, ബുദ്ധിജീവികളും സാമർഥ്യവുമുള്ള നിങ്ങളുടെ മുന്നിൽ അധികം വിദ്യാഭ്യാസമില്ലാത്ത ഞാൻ നിൽക്കുന്നത് എനിക്ക് വളരെ ചെറുതായി അനുഭവപ്പെടുന്നു. എന്നാൽ ഞാൻ അങ്ങനെയായി നിങ്ങളെ ഞാൻ നോക്കുമ്പോൾ അത്തരത്തിലെ കാര്യങ്ങളിൽ നിന്നും എളിമപ്പെട്ടുകൊണ്ട് വശത്തേക്ക് മാറ്റിയിട്ട് അവരുടെ ABCകൾ പോലും ശരിക്കറിയാത്ത ഒരു വ്യക്തിയെ കേൾക്കുമ്പോൾ അത് നിങ്ങളിൽ നിന്നും മഹത്തായ വ്യക്തികളെ ഉളവാക്കുന്നു. അത് തന്റെ തോൾ മുന്നോട്ടുന്തിക്കൊണ്ട് പുറത്തേക്ക് നടന്നു പോകുന്നത് പോലെയല്ല, അത് സ്വയം തന്നെത്താൻ താഴ്ത്താൻ കഴിയുന്നതാണ്. ഞാൻ വിചാരിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവം അളക്കുന്നത് അവന്റെ കയ്യിലെ മാംസപേശികളാലോ അഥവാ അവന്റെ കൈകളിലെ തഴമ്പുകളാലോ അല്ല, എന്നാൽ അവന്റെ പാൻസിന്റെ അടിയിലുള്ള കാൽമുട്ടിന്റെ കീഴിലെ തഴമ്പിനാലാണ്. അതിനാലാണ് അവൻ പ്രാർത്ഥിക്കുക. അതാണ് ഒരു മനുഷ്യനാക്കി തീർക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നു രാവിലെ നേരം ബൈബിളിൽ നിന്നും ചിലത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വചനം ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ചെയ്യുന്നില്ലേ? ഇപ്പോൾ നാം കർത്താവിനെ ആരാധിച്ചു, നാം തുടർന്നും കർത്താവിനെ ആരാധിക്കും. ഒരു മുറിക്കാൻ ഉപയോഗിക്കുന്ന മൂർച്ചയേറിയ വാൾ നമ്മിലൂടെ കടത്തിക്കൊണ്ട് നാം എവിടെയാണ് നിൽക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനായി ഇപ്പോൾ നമുക്കവനെ ആരാധിക്കാം. ഞാൻ താമസിച്ചു കാരണം ഇന്ന് രാവിലെ നേരം ഞാൻ ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയുന്ന ഒരു സ്ഥലം ഇതാണെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. അതുകഴിഞ്ഞ് പാഠ്യക്രമത്താൽ സഹോദരൻ ലിയോയ്ക്കും ജനയ്ക്കും മറ്റുള്ളവർക്കും നാം ഇവിടെ വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഇന്നു രാവിലെ നേരമുള്ള സന്ദേശം വളരെ ആദരവോടെ പ്രതിപാദിച്ചത് ഞാൻ കേട്ടിരുന്നു. അതിന്മേൽ അഭ്യാസം നടത്താൻ കഴിയും. അവൻ അത് മനസ്സിലാക്കും. എന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് അതിനെ പ്രസംഗവേദിയിലോ അതല്ല ടേപ്പുകളിലോ അത് പറയാൻ കഴിയില്ല. എന്നാൽ നോക്കൂ, ഒന്നിരുന്നു അവയെ പഠിക്കൂ, അവയെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കൂ. അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അനേകർ അതിനെ തെറ്റിദ്ധരിക്കുന്നു. ചെറിയ ആട്ടിൻകൂട്ടമേ അതെല്ലാ മനുഷ്യരിലും ആ വിധത്തിൽ തന്നെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അത് എല്ലായ്പ്പോഴും ആയിരിക്കും. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ പോലും അവന്റെ അപ്പോസ്തലന്മാർക്ക് നോക്കൂ, അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഈ ദിവസത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ നോക്കൂ. അവൻ പറഞ്ഞു, അവൻ വളവില്ലാതെ കാര്യങ്ങളെ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അവൻ അതിനെ അവർക്ക് വിവരിച്ചിരുന്നില്ല, അവൻ അവരോട് പറയുക മാത്രം ചെയ്തിരുന്നു. ഒരു ഉദാഹരണത്തിനായി പറഞ്ഞു, മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. ഇപ്പോൾ എന്താണ് ആ കൂടിവരവ് നടക്കുമ്പോൾ ഇപ്പോൾ എന്താണ് ഒരു ഡോക്ടറോ അതല്ല ഒരു നഴ്സോ അതുമല്ല അങ്ങനെയുള്ള ഒരാൾ അവൻ അത് സംസാരിക്കുമ്പോൾ അന്ന് അവിടെ അടുത്തായി നിന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അതെ, അവർ പറഞ്ഞു, നോക്കൂ, ആ മനുഷ്യൻ ഒരു നരഭോജിയാണ്. നോക്കൂ, അവന്റെ രക്തം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നോക്കൂ, അവൻ അതിനെ ഒരിക്കലും വിവരിച്ചില്ല, അവനത് പറഞ്ഞതേയുള്ളൂ. എന്നാൽ നാളുകൾ കഴിഞ്ഞ് പൗലോസ് കടന്നുവന്ന് അത് എങ്ങനെയാണ് തിരുവത്താഴം കൈപ്പറ്റുന്നത് എന്ന് വിവരിച്ചത് നിങ്ങൾ അറിയുന്നു. അവൻ രക്തം കുടിക്കാതെയും അവന്റെ മാംസം തിന്നുകയും ചെയ്യുക, അവൻ ആ വക കാര്യങ്ങളെ അങ്ങനെ പറഞ്ഞിരുന്നതേയുള്ളൂ. അവസാനം എല്ലാം അവസാനിച്ചപ്പോൾ ഒരു ദിവസം ആ അപ്പോസ്തലന്മാർ പുനരുത്ഥാനവും കഴിഞ്ഞിട്ട് അവൻ സ്നേഹിച്ചിരുന്ന യോഹന്നാൻ അവിടെ അവന്റെ മാറിൽ ചാരി കിടന്നിരുന്നവൻ അവനൊരു ചെറുപ്പക്കാരനായ മനുഷ്യനായിരുന്നു. അവൻ ചോദിച്ചു, ഞാൻ വരുവോളം ഇവൻ ഉണ്ടായിരുന്നാൽ നിനക്കെന്താണ്? അത് കഴിഞ്ഞ് അവരുടെ ഇടയിൽ പറച്ചിലുണ്ടായി, യേശു തിരികെ വരുന്നതുവരെ യോഹന്നാൻ മരിക്കില്ല. യേശു അങ്ങനെ പറഞ്ഞില്ല, അവൻ വെറുതെ ഇങ്ങനെ ചോദിച്ചതാണ്. അവൻ അതുവരെ ഉണ്ടായിരിക്കുന്നെങ്കിൽ നിനക്കെന്താണ്? അത് കഴിഞ്ഞ് നിങ്ങൾ നമ്മുടെ വചനത്തിൽ വായിക്കുന്നത് അത് അന്ന് ദൈവം അത് പറഞ്ഞത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു ഉദ്ദേശമുണ്ട്. ദൈവം ആ ചെറുപ്പക്കാരൻ യോഹന്നാൻ എടുത്തു, ആത്മാവിലവനെ ഉയരത്തിലെടുത്തു, സഭാകാലങ്ങളുടെ അവസാനം അവന്റെ വരവനെ കാട്ടിക്കൊടുത്തു. നോക്കൂ, ചോദിച്ചതോ അവൻ താമസിക്കുന്നെങ്കിൽ നിനക്കെന്താണ്? അവൻ അവനെ ശാരീരികമായി താമസിപ്പിച്ചില്ല, എന്നാൽ ആ വചനം അവനിലൂടെ സംസാരിച്ചു. അത് നാം ഈ കാലത്തിൽ എവിടെയായിരിക്കുന്നു എന്നത് കൊണ്ടുവന്നു എന്ന് നിങ്ങൾ കാണുന്നു. അതുകൊണ്ട് അതെല്ലാം നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. റോമറിലെ വളരെ സുപരിചിതമായ ഒരു അധ്യായം ഒരു ചില വാക്യങ്ങൾ ഞാൻ ഇവിടെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം ആദ്യത്തെ രണ്ടോ അഥവാ മൂന്ന് വചനങ്ങൾ അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വായിക്കാം. അതുമല്ല, ഇതിനെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ എന്റെ അറിവിനാൽ പരമാവധി അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കാൻ ശ്രമിക്കുന്നതാണ്. റോമർ 12 അധ്യായം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഇന്ന് രാവിലെ ഈ കൂട്ടർക്ക് നിങ്ങൾ എന്തു ചെയ്തിരിക്കുന്നു അതിന് ഏറ്റവും മനോഹരമായിരിക്കുന്നു എന്ന് ഞാൻ കരുതി. ഇപ്പോൾ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ വചനം ഒരു കൂട്ടിച്ചേർക്കൽ പോലെയാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അതുതന്നെയാണ് നാം എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഇപ്പോൾ അതിനായി നാം ആയിരിക്കുന്നത് പോലെ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുമല്ല, നമുക്കുള്ളതുപോലെ നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടുമിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുവിലുണ്ടായിരുന്ന മനസ്സ് നമ്മിലായിട്ട് നമ്മുടെ ജീവിതത്തിലെ സ്വാഭാവികമായ കാര്യങ്ങളിൽ നിന്നും രൂപാന്തരപ്പെടുത്തി അവന്റെ വചനത്താൽ ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ദൈവത്തിന്റെ പൂർണമായ ഇഷ്ടം ചെയ്യാനായി രൂപാന്തരത്തിൽ കൊണ്ടുവരപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എന്റെ വിഷയം രൂപാന്തരപ്പെടുത്തുന്ന ശക്തി എന്നാണ്. എന്റെ ബൈബിൾ ഇവിടെ വിട്ടുപോയേക്കാം. ഇപ്പോൾ അതിന് വളരെ പഴക്കമുണ്ട്. ഈ പുരുഷനെ പോലെ ഞാനൊരു ചെറുപ്പമായിരുന്നപ്പോൾ ഞാൻ എനിക്കിരുന്ന് പഠിക്കുകയും മറ്റും ചെയ്യുമ്പോൾ വചനങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് പ്രായമേറിയപ്പോൾ എന്താണ്, ഞാൻ ഒരു ചെറിയ ബുക്ക് എനിക്ക് കൊണ്ടു നടക്കേണ്ടി വരുന്നു. മാത്രമല്ല എനിക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ഞാൻ അതിനെ ഞാൻ കുറിച്ചെടുത്ത് അതിനെ വചനവുമായി ചേർത്ത് വയ്ക്കുന്നു. ശീലമാക്കിയിരുന്നിട്ട് അത് നേരെ എന്റെ മനസ്സിൽ പതിപ്പിച്ചിട്ട് ഞാൻ നേരെ കടന്നു വരുന്നു. എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെല്ലാവരെയും പോലെ ഇന്ന് രാവിലെ നേരം ചെറുപ്പമല്ല, എന്നാൽ ഞാൻ വയസ്സ് ചെന്നിരിക്കുന്നു. അതുമല്ല, ഞാൻ വളരെയേറെ കഠിന യുദ്ധങ്ങളിലൂടെ കടന്നു വന്നിരിക്കുകയാണ്. നോക്കൂ, അത്തരത്തിലെ കഠിന യുദ്ധങ്ങളിലൂടെ കടന്നുപോയതിനാൽ നിങ്ങളെ ഇന്ന് രാവിലെ ആയിരിക്കുന്നിടത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. കാണുന്നോ, അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് എനിക്ക് തീർച്ചയാണ്. ദൈവം എന്നെ അതിലൂടെയിട്ടു. ഇതാണത്, നോക്കൂ എന്ന് പറയാനാകും വിധത്തിൽ എന്റെ ജീവൻ ആ വഴിയിലൂടെ തുറക്കേണ്ടതിനും അത് കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ആ പാതയിലൂടെ ഓടുകയാണ്. എന്നാൽ എന്റെ മുന്നിൽ ഞാൻ കടന്നു പോകേണ്ടതിന് ആരോ ഒരാൾ വഴി തുറക്കുന്നു. ആണെന്നോ, നാം ഒരാൾ മറ്റേയാളിന് പാത തുറന്നു കൊടുക്കുകയാണ്. ചില നേരങ്ങളിൽ നിങ്ങൾ കാണുന്നത് പോലെ ഒരു പ്രായമേറിയ വൃത്ത സൈനികൻ വയസ്സു ചെല്ലുന്നു, അവന്റെ തഴമ്പുകൾ ദേഹമാസകലം കാണുന്നു. ഒരിക്കൽ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. നിങ്ങൾ കാണുന്നു, അവൻ ചെറുപ്പക്കാരനായ തിമോത്തിയോസിനെ ചുമതലപ്പെടുത്തുമ്പോൾ ആദരവോടെ തിമോത്തിയോസ് ആ അടയാളങ്ങളിലേക്ക് എങ്ങനെ നോക്കിക്കാണും. ഇപ്പോൾ രൂപാന്തരപ്പെടുക. ഞാനൊരു പബ്ലിക് സർവീസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അവിടെ ഞങ്ങൾക്ക് പരിണമിപ്പിക്കുന്ന ട്രാൻസ്ഫോർമറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥം ഇങ്ങനെ ചിലതാണ്. പരിണമിപ്പിക്കുക, അർത്ഥം മാറ്റപ്പെട്ട എന്തോ ചിലത്, ഒന്നിൽ നിന്നും മറ്റൊന്നായി മാറ്റപ്പെട്ടത്. പരിണമിപ്പിക്കുക എന്നതിന്മേൽ ഞാൻ അടുത്ത 45 അഥവാ ഒരു മണിക്കൂറോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാനിവിടെ വളരെ വിചിത്രമായ എന്തെങ്കിലും പറഞ്ഞേക്കാം. സഹോദരൻ ലിയോ ഇപ്പോൾ പറഞ്ഞതുപോലെ, അതിനെടുക്കൂ, ഒരല്പനേരം അതിന്റെ മേൽ അധ്യയനം നടത്തൂ. നോക്കൂ, അതിനെക്കുറിച്ച് ഒരല്പ നിമിഷം ചിന്തിച്ചു നോക്കൂ. രൂപാന്തരപ്പെട്ട് എന്നാൽ മാറ്റപ്പെട്ട് വ്യത്യസ്തമായ മറ്റൊന്നുണ്ടാക്കുക. ഒരു വാൽമാക്രിയെ പോലെ, അത് വാൽമാക്രിയിൽ നിന്നും രൂപാന്തരപ്പെട്ട് ഒരു തവളയാകുന്നു. നോക്കൂ, ഒരു തവണ അവൻ ഒരു ക്യാറ്റ് ഫിഷിനെ പോലെ വലിയ തലയും മീശയോടും കൂടെ വാലുള്ളൊരു മീനാണ് കാണപ്പെട്ടു. അവൻ ചുറ്റിനും നീന്തി നടന്നു. അവനൊരു തലയും അവനൊരു വാലുമുണ്ട്. കാഴ്ചയിൽ ഒരു ക്യാറ്റ് ഫിഷിനെ പോലെ കാണപ്പെടുന്നു. അത് കഴിയുമ്പോൾ, അല്പം കഴിയുമ്പോൾ അവന് നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അവന്റെ വാൽ നഷ്ടപ്പെടുന്നു. അവൻ ഒരു ഉപവർഗത്തു നിന്നും മറ്റൊന്നായി രൂപാന്തരപ്പെടുന്നു. നിങ്ങൾ മനസ്സ് പുതുക്കത്താൽ രൂപാന്തരപ്പെടുവിൻ എന്ന് പൗലോസ് പറയുമ്പോൾ അവന്റെ മനസ്സിൽ തികച്ചും ഇങ്ങനെ തന്നെയായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമുക്ക് നോക്കാം, ഞാൻ അതിനെ ശരിയായി കൊണ്ടുവരട്ടെ. അനുരൂപരാകാതെ, അനുരൂപരാകുക എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലോകത്തിന് അനുരൂപമാകാതെ നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നിങ്ങളുടെ മനസ്സിനെ പുതുക്കിക്കൊണ്ട് നിങ്ങളൊരിക്കൽ വിലയേറിയത് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാര്യത്തിന്മേൽ അതിനെ ഒരു വശത്തേക്കിട്ട് കളഞ്ഞ് മറ്റൊന്നായി രൂപാന്തരപ്പെടുവിൻ. ഒരു സമയം നിങ്ങൾ എന്തായിരുന്നു എന്നതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ എന്തായിരിക്കുന്നു എന്നതിലേക്ക്. കാണുന്നു, നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഓ, അത് എങ്ങനെ ചെയ്യണമെന്നാണ് നാം എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത്. കാണുന്നു, നാം ഇവിടെയാണ്. നാം അവനെ സ്നേഹിക്കുന്നു. അവൻ നമ്മെ രക്ഷിച്ചു. ഇപ്പോൾ നാം എന്ത് ചെയ്യണമെന്നറിയാൻ ആഗ്രഹിക്കുന്നു. ഒരൽപ്പം ഉയർച്ച പ്രാപിക്കാനായി ഇന്ന് രാവിലെ നേരം നാം ഒരു ചവിട്ട് പടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ചില നേരങ്ങളിൽ നാം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്നുമുട്ടുന്നു. അതെന്താണ് കടന്നു വരുന്നത് എന്ന് കാണുവോളം നിങ്ങൾ അല്പം നേരം പിടിച്ചു നിൽക്കൂ. ഇപ്പോൾ ഉൽപ്പത്തിയിൽ 1-ാം അധ്യായം, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആ വെള്ളം എന്താണെന്ന് നാം തിരിച്ചറിയുന്നു. മാത്രമല്ല, അതുമല്ല ബൈബിൾ പറയുന്നു, ആദിയിൽ അവിടെ പിന്നിലായി അത് ഇത് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഈരളും താറുമാറുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എത്ര ഭയാനകമായ ആകാരമാണ് കടന്നു വരുന്നതെന്ന് കാണൂ. യാതൊന്നുമില്ല. എന്നാൽ വിദൂരതയിൽ അന്ധകാരമായി പ്രകാശമില്ലാതെ അഥവാ യാതൊന്നുമില്ലാതെ വെള്ളം കടയുന്ന പ്രക്രിയ മാത്രമായി ആ അലഞ്ഞു നടക്കുന്ന നക്ഷത്രങ്ങൾ ഭ്രമണമതത്തിൽ എവിടെയൊക്കെയോ ആയി ചുറ്റിത്തിരിയുന്നു. അതൊരു ഭയാനകമായി എന്തോ ചിലത് നഷ്ടമായ കൂട്ടം പോലെ അതിന്റെ വഴി കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതുപോലെയായിട്ട് അതായിരുന്നു. നാം അലഞ്ഞു നടന്നിരുന്ന നക്ഷത്രങ്ങളായിരുന്നപ്പോൾ ദൈവത്തിൽ നിന്നും ദൂരത്തായി, പ്രതീക്ഷയില്ല, ദൈവത്തെ കൂടാതെ ഇല്ലാതെ കടയുന്ന പ്രക്രിയയിൽ ചുറ്റിത്തിരിഞ്ഞ് അന്ധകാരത്തിനിടയിലായപ്പോഴാണെന്നോ നാം എവിടേക്ക് പോകുന്നെന്നോ അറിയാതെ നടന്നതുപോലെ ആയിരുന്നു. ദൈവം ആ വലിയ ഇരുളിന്റെ താറുമാറലിനെ എടുത്ത് നോക്കൂ, തന്റെ വചനത്താൽ ഒരു ഏദൻ തോട്ടമായി രൂപാന്തരപ്പെടുത്തി. അങ്ങനെയാണ് അവന്റെ വചനത്താൽ നാം രൂപാന്തരപ്പെട്ടത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ആ സൃഷ്ടിയുടെ കൂട്ടം സൂര്യനു ചുറ്റുമായി കടന്നു വരികയും സൂര്യനു ചുറ്റുമായി ചുറ്റിത്തിരിയാൻ തുടങ്ങിയിട്ട് ഒരു ഏദൻ തോട്ടമായി തീർന്നു. എന്തെന്നാൽ അത് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചു, അത് ദൈവത്തിന്റെ പൂർണമായ ഇഷ്ടത്തെ ചെയ്തു. കാരണം അത് താറുമാറാക്കലിൽ നിന്നും രൂപാന്തരം പ്രാപിച്ചിട്ട് ദൈവത്തിന്റെ വചനത്താൽ ഒരു ഏദൻ തോട്ടമായി തീർന്നു. ഇപ്പോൾ അതിനുവേണ്ടിയാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. എപ്പോഴും ദൈവവചനം അതായിരുന്നു എന്റെ സന്ദേശം. മറ്റെന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നാലും നാം അതിനെ തന്നെ പിടിച്ചുകൊള്ളണം. എപ്പോഴും വചനവുമായി നിലകൊള്ളുക. സദാസമയത്തും നിങ്ങളുടെ ഉദ്ദേശങ്ങളെയും കർമ്മവിഭക്തിയെയും അത് ദൈവവചന പ്രകാരമായിരിക്കുന്നെങ്കിൽ പരിശോധിച്ചുകൊള്ളുക. അതപ്രകാരമല്ലെങ്കിൽ അതിനെ തനിയെ വിട്ടയ്ക്കാ. കാണണോ? എന്നാൽ അത് ദൈവവചനത്തോടൊപ്പമാണെങ്കിൽ, ദൈവവചനവുമായി നിരയിലായിരിക്കുന്നു എങ്കിൽ, പിന്നെ അതിനെ നിങ്ങൾ ശരിക്കും പിടിച്ചുകൊള്ളുക. ഇപ്പോൾ ചില നേരങ്ങളിൽ ദൈവം ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ചെറിയ കൂട്ടം പോലെ അവൻ അതിനെ ഒരു രാത്രി കൊണ്ട് സംഭവിപ്പിക്കില്ല. അവൻ അനുവദിക്കുന്നു. ദൈവം ധൃതി പിടിക്കുന്നത് നമ്മളാണ്. ദൈവം ഒരിക്കലും ധൃതിയിലല്ല. അവനത് പറഞ്ഞു, പിന്നെ അത് സംഭവിക്കുകയും ചെയ്യും. കാരണം അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് സംഭവിക്കേണ്ടതുണ്ട്. അതങ്ങനെ സംഭവിക്കാൻ പോകുന്നു. അവൻ അതിന് സംഭവിക്കാനായി സമയം അനുവദിക്കുന്നു. അവൻ അനുവദിക്കുന്നു. എബ്രായ മക്കൾ, തിരുവചനത്തിലെ പ്രശസ്തരായ കഥാപാത്രങ്ങൾ, ദൈവത്തിന്റെ വചനം സത്യമാണ് എന്നതിനാൽ നിന്നിരുന്നവർ, അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് ഈ തീച്ചൂളയിൽ നിന്നും രക്ഷിക്കാൻ കഴിയും. എങ്ങനെയായാലും നോക്കൂ, ആ പ്രതിമയെ ഞങ്ങൾ കുമ്പിടില്ല. എന്തുകൊണ്ടെന്നാൽ അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. നോക്കൂ, എന്നു വരികിലും അവൻ ഞങ്ങളെ കൊന്നാലും അവൻ ഞങ്ങളെ വീണ്ടും ഉയർപ്പിക്കും. നിങ്ങൾ കാണുന്നോ? നോക്കൂ, അതുമല്ല, അവർ ഈ വലിയ തീച്ചൂളയുടെ വക്ക് വരെയും പോകാൻ അവൻ അനുവദിക്കുകയും അതിലേക്കിടുകയും ചെയ്തു. അതിനു മുമ്പ് അവൻ യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല എന്നും അവൻ അവരെ ശ്രദ്ധിക്കാത്തതുപോലെ കാണപ്പെട്ടു എന്നിരിക്കലും. എന്നാൽ അവൻ അവരെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇതിനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. ഈ ഏദൻ അസ്തിത്വത്തിൽ വരാനായി 6000 വർഷങ്ങളെടുത്തു എന്ന് നാം തിരുവചനങ്ങളിൽ പഠിക്കുന്നു. കാരണം ഈ ഭൂമിയിലെ ഒരു ദിവസം അഥവാ അന്യതാ ദൈവത്തിന് 1000 വർഷങ്ങളാണ്. ഈ ഭൂമിയിലെ 1000 വർഷങ്ങൾ ദൈവത്തിന് ഒരു ദിവസം പോലെയാണ്. അങ്ങനെ ഈ ഭൂമി ഉണ്ടാക്കാനായി അത് 6000 വർഷങ്ങൾ എടുത്തിട്ട് ഒരു ഏദനെ കൊണ്ടുവന്നു. എന്നാൽ നിങ്ങൾ നോക്കിയാൽ അത് ദൈവമായിരുന്നു. സകല ബുദ്ധി വൈഭവത്തിന്റെയും മഹാൻ ശില്പി. മാത്രമല്ല, അവനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് അവന്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ട്രെയിലറിനെ ഉണ്ടാക്കിയ ആ മനുഷ്യനെ പോലെ. അപ്പോൾ ആ മനുഷ്യൻ, സഹോദരന്മാരായ നിങ്ങൾ ഇവിടെ ഈ പാർക്ക് രൂപകൽപ്പന ചെയ്തപ്പോൾ നിങ്ങൾ അതിനെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങൾ ആ ദർശനത്തെ പുറത്തു കൊണ്ടുവരാനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ വിധത്തിലാണ് ദൈവം ഈ ലോകത്തെയും ചെയ്തത്. അവൻ പ്രവർത്തിച്ചു. അതവന്റെ മനസ്സിലായിരുന്നു. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയത് മഹത്തായ എന്തോ ചിലതുണ്ടാക്കിക്കൊണ്ട് അവൻ അധികമായി പാണ്ഡിത്യം നേടുന്നത് പോലെ അത് പരിണാമം പോലെ കടന്നു വന്നു. എന്നാൽ നോക്കൂ, അവൻ അതിന്റെ എല്ലാറ്റിന്റെയും മേലെയായിരുന്നു. അതിലേക്ക് പരിണമിക്കാൻ അവൻ അനുവദിച്ചത് നിങ്ങൾ കാണുക. സകലതും അവൻ ഭൂമിമേൽ കൊണ്ടുവരാൻ തുടങ്ങി. സസ്യശാസ്ത്രവും മത്സ്യവും മറ്റുള്ളവയും അത് പക്ഷികളിലേക്ക് കടന്നു വരികയും പിന്നെ മൃഗങ്ങളിലേക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്തോ ചിലത് അവന്റെ സ്വന്തം ഛായയിൽ ഒരു മനുഷ്യൻ അവിടെ നിർത്തി. എന്തെന്നാൽ അത് അവന്റെ തികവിൽ അതായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത്. ഈ ട്രെയിലറിനെ പോലെ ആ വിധത്തിലാണ് നിങ്ങൾ തുടങ്ങിയത്. നിങ്ങൾ അവിടെ ഒരു ചട്ടക്കൂട് അവിടെ തയ്യാറാക്കിക്കൊണ്ട് നിങ്ങൾ ചോദിച്ചേക്കാം, നീ എന്താണ് ചെയ്യുന്നത്? നിങ്ങളെപ്പോലെ ഇവിടെ ഈ മൂലയിൽ നിന്നും നിങ്ങൾ എല്ലാവരും ചേർന്ന കല്ലുകൾ എടുത്തു മാറ്റുന്നു. നിങ്ങൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നോക്കൂ, അതിപ്പോൾ എങ്ങനെ കാണപ്പെടുന്നോ അങ്ങനെയല്ല കാണപ്പെട്ടിരുന്നത്. അതൊരു ചെറിയ ഏദനെ പോലെ കാണപ്പെടുന്നു. എന്നാൽ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. മാത്രമല്ല, നിങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ നാം സ്വയം നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ഇവിടെ ഭൂമിയിൽ നമുക്ക് എന്തുണ്ട് എന്നല്ല, നാം ഈ ഭൂമിയിൽ എന്തിനെ പോലെ കാണാൻ പോകുന്നു എന്നതാണ്. എന്നാൽ കടന്നു വരാനുള്ള ലോകത്ത് നാം എന്തായി തീരാൻ പോകുന്നു എന്നതാണ് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഇപ്പോൾ ഇതുണ്ടാക്കാനായി ദൈവം 6000 വർഷങ്ങളെടുത്തു എന്ന് നാം ഉൽപ്പത്തി 1 കാണുന്നു. എന്നിട്ടും നാം ഇതിൽ കാണുന്നത് ദൈവത്തിന് ഒന്നുണ്ടായിരുന്നു, ഒരു ഉദ്ദേശമുണ്ടായിട്ട് അവനത് കൊണ്ടുവരാനായി ആഗ്രഹിച്ചു. അതുമല്ല, അനേകർ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ പിന്നിലുള്ള 1, 2, 3 അധ്യായങ്ങൾ, ദൈവം സ്വയം അതിനെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. അതല്ലെങ്കിൽ അവൻ മുന്നോട്ട് പോയി അവൻ എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ഓ, എങ്ങനെ അവൻ പ്രകാശമുണ്ടാകട്ടെ, ഇതുണ്ടായി വരട്ടെ, അതവിടെ മുന്നിലേക്ക് വരട്ടെ, അവിടെ അപ്പോഴും യാതൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ പ്രകാശമുണ്ടായിരുന്നില്ല. ആ പഴയ ഭൂമി അപ്പോഴും ആ ഇരുളിൽ ചുറ്റിത്തിരിഞ്ഞും മുഴുവനും വെള്ളത്താൽ ചുറ്റപ്പെട്ടുമിരുന്നു. എന്നാൽ നോക്കൂ, അവൻ തന്റെ വചനം അരുളി ചെയ്തു. മാത്രമല്ല, അതന്നവൻ സംസാരിക്കുമ്പോഴായിരുന്നു. ഇപ്പോൾ നാം ഉൽപ്പത്തി 1 ശ്രദ്ധിച്ചാൽ അവൻ പറയുകയാണ്, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, അവൻ സൃഷ്ടിച്ചു അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. നോക്കൂ, അവൻ മനുഷ്യനെ സൃഷ്ടിക്കുകയായിരുന്നു, അവൻ വചനം മാത്രം പറഞ്ഞു. അതിനുശേഷം നാം കാണുന്നത് അവന്റെ അനേക നാളുകൾ കഴിഞ്ഞപ്പോൾ, ഒരുപക്ഷെ 100 വർഷങ്ങൾക്ക് ശേഷമാകാം, അപ്പോഴും മണ്ണിൽ വേല ചെയ്യുവാൻ ഒരു മനുഷ്യനില്ലായിരുന്നു, മണ്ണിൽ നിലവൊരുക്കാൻ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. അതിനാൽ അത് കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്നുമുണ്ടാക്കി. നോക്കൂ, അവൻ ആ വചനം സംസാരിച്ചിരിക്കുകയും വചനത്തിന് സംഭവിക്കേണ്ടിയുമിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്നവൻ അവിടെ ഒരുപക്ഷെ 100 കണക്കിന് വർഷങ്ങൾ, അവിടെ പ്രകാശമുണ്ടാകുന്നതിന് ഒരുപക്ഷെ 800 വർഷങ്ങൾക്ക് മുമ്പാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞെന്നിരിക്കാം. എന്നാൽ അത് സംഭവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്തെന്നാൽ ദൈവം അങ്ങനെ പറഞ്ഞിരുന്നു. എത്രമാത്രം അന്ധകാര യുഗങ്ങളിലൂടെയോ മറ്റെന്തിലൂടെയോ നാം കടന്നു പോകാനുള്ളത് എന്ന് ഞാൻ ഗണ്യമാക്കുന്നില്ല. ദൈവത്തിനൊരു സഭ ഉണ്ടാകാൻ പോവുകയാണ്. കറയും ചുളുക്കുമില്ലാത്ത ഒരു സഭ അവനുണ്ടാകാൻ പോകുന്നു. നാം അതിന്റെ ഒരു ഭാഗമാണോ അല്ലയോ എന്നതല്ല, എന്നാൽ അത് സംഭവിക്കാൻ പോകുന്നു എന്നവൻ മുന്നമേ തന്നെ പറഞ്ഞിരിക്കുന്നു. അതവിടെ ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല, അവൻ കൽപ്പിച്ചിരുന്നു, അവൻ കഠിനാധ്വാനം ചെയ്തതിലെ ഓരോ ജീവനും സസ്യശാസ്ത്രവും രൂപാന്തരപ്പെടേണ്ടതുണ്ട്. അവൻ ഈ വാക്കുകളെ ഇങ്ങനെ പറഞ്ഞിരിക്കാം: അവിടെ ഒരു പനമരമുണ്ടാകട്ടെ, അവിടെ ഒരു കരുവേലകമുണ്ടാകട്ടെ, അവിടെ ഒരു ദേവദാരു ഉണ്ടാകട്ടെ. മരുഭൂമിയിലേക്ക് നോക്കൂ, അങ്ങനെയുള്ള ഒരു ഇടമായ ട്യൂസനിലാണ് നാം താമസിക്കുന്നത്. അവിടെ കള്ളിമുള്ളുകളുണ്ട്, ചാഞ്ചാടുന്ന കള്ളിമുള്ളുകളുണ്ട്, സകല വിധത്തിലെ കള്ളിമുള്ളുകളുമുണ്ട്. ഇവിടെ നിന്നും കഷ്ടിച്ച് 30 നിമിഷമേ ഉള്ളൂ. അവിടെ പർവ്വതത്തിന്റെ മുകളിലായി ഷർമൻ ദേവദാരുക്കളുണ്ട്. ഇപ്പോൾ ഈ കള്ളിച്ചെടികൾ അവിടെ വളരുകയില്ല. അതുമല്ല, ഷർമൻ ദേവദാരു ഇവിടെ വളരുകയുമില്ല. ഇപ്പോൾ ആ വിത്തിനെ പാകാനുള്ള ബുദ്ധി വൈഭവം എവിടെയായിരുന്നു? നോക്കൂ, അവ എവിടെ നിന്നെങ്കിലും വരേണ്ടിയിരുന്നു. അതവിടെ ഉണ്ടാകട്ടെ, അത് ദൈവവചനമായിരുന്നു, അതുണ്ടായി. ഇപ്പോൾ നാം കണ്ടുപിടിച്ചത് ഇതെല്ലാം അവരതുണ്ടാക്കിയ ശേഷം അതിന്റെ വിധത്തിലേക്കും അതിന്റെ ജീവനിലേക്കും രൂപാന്തരപ്പെടുത്തുന്നു. മാത്രമല്ല, അതുമല്ല, അതെല്ലാം ഉരുവാകുന്നത് സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ വചനത്താലാണ്. അത് മുഴുവനും നാം കണ്ടതെന്തെന്നാൽ അതെല്ലാം ഒരു പ്രവർത്തന കേന്ദ്രത്തിലേക്ക്, ഏദൻതോട്ടം എന്ന് വിളിച്ചു വരുന്നതിലേക്ക് ശിരസുയർത്തുന്നു. ദൈവം തന്റെ പുത്രനെയും അവന്റെ പുത്രന്റെ മണവാട്ടിയെയും അതിന്റെ എല്ലാറ്റിനും അവകാശിയാക്കി. കാണുന്നോ ഈ മഹത്തായ സൃഷ്ടി? നോക്കൂ, അവൻ അതിന് ഉദ്ദേശമുണ്ടായിരുന്നു. അവൻ സകലതും അത്രയേറെ അഴകുള്ളതാക്കി. അവൻ പൂക്കളെ ഉണ്ടാക്കി, ജീവജാലം, പക്ഷികൾ. അവിടെ പാപമില്ല, ദുഃഖമില്ല, യോഗമില്ല, മരണവും ഉണ്ടായിരുന്നില്ല. അത് കഴിയുമ്പോൾ ഈ മഹത്തായ കാര്യങ്ങളെല്ലാം ഒരു വലിയ പ്രവർത്തന കേന്ദ്രത്തിലേക്ക് തല ഉയർത്തുന്നിരുന്നു. അത് ഏദൻ തോട്ടമായിരുന്നു. അവിടെ അവൻ തന്റെ മകനെ ആദാമിനെയും ആദാമിന്റെ മണവാട്ടി ഭാര്യയുമാക്കി. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, അതവന്റെ ഭാര്യയായിരുന്നു, സ്വാഭാവികമായും അതവന്റെ ഭാര്യയായിരുന്നു. എന്നാൽ അവൻ ഒരിക്കലും അതുവരെ ഒരിക്കലും അവന്റെ ഭാര്യയായി തീർന്നിരുന്നില്ല. തിരുവചനത്തിൽ നാം കാണുന്നത് പോലെ അവിടെ അതിങ്ങനെ പറഞ്ഞിരിക്കുന്നു: ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. കാണുന്നോ, ഇപ്പോൾ അവൻ അവളെ വിവാഹം കഴിക്കാം അഥവാ അവളെ എടുത്തുകൊള്ളാം എന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ, എന്നാൽ അപ്പോഴും അവൻ അവന്റെ ഭാര്യയായിരുന്നില്ല. എന്നിട്ടും എന്തെന്നാൽ അവൾ അതുവരെ ഒരു ഭാര്യയായി അവൻ അറിഞ്ഞിരുന്നില്ല. അതിനാലാണ് ഞാൻ ഈ വിധത്തിൽ ഇവിടെ പറഞ്ഞത്: ദൈവത്തിന്റെ പുത്രനും അവന്റെ മണവാട്ടിയും. ആദാം അവന്റെ ഭാര്യയെ ഭാര്യയായി അറിഞ്ഞിരുന്നില്ല, എന്നാൽ അപ്പോൾ സ്വാഭാവികമായും അതവന്റെ ഭാര്യയായിരുന്നു. ഇപ്പോൾ ക്രിസ്തുവും സഭയും ആയിരിക്കുന്നത് പോലെ. ഇപ്പോൾ അന്ന് എല്ലാറ്റിനും വിശ്രമിക്കാമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ എല്ലാ നല്ല വചനവിത്തുകളും അതവൻ സംസാരിച്ചതാണ്. അതിന്റേതായ തരത്തിലുള്ളവയെ കൊണ്ടുവന്നു, ഭൂമി കടന്നു വന്നു, അവിടെ പ്രകാശമുണ്ടായിരുന്നു, അവൻ സൂര്യനെ പ്രകാശിക്കാൻ അനുവദിച്ചപ്പോൾ അവിടെ സൂര്യപ്രകാശമുണ്ടായി. ഇപ്പോൾ അവൻ സൂര്യനെ പ്രകാശിക്കാൻ അനുവദിച്ചതെന്തിനാണ്? അത് നോക്കൂ, സൂര്യൻ പ്രകാശം കൊടുത്തില്ലെങ്കിൽ പൂക്കൾ വളരില്ല, അത് അസ്തിത്വത്തിൽ വരട്ടെ എന്നവൻ കൽപ്പിച്ചിരുന്നു എന്ന കാര്യം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് എന്തുതന്നെയായിരുന്നാലും അത് അതിന്റേതായ ഉദ്ദേശത്തെ പുറപ്പെടുവിക്കാനായി ഉണ്ടാക്കി. ഒരു മരത്തെ പോലെ ഒരു പ്രത്യേക തരത്തിലെ ഓക്ക് വിത്തിനെ പുറപ്പെടുവിക്കുന്നു, അതല്ലെങ്കിൽ ഒരു ആപ്പിളിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അത് പഴവർഗത്തിന്റെ തോട്ടത്തെയും അങ്ങനെ ഉള്ളതിനെയും മറ്റുമുണ്ടാക്കി. അതെല്ലാം അവന്റെ ഉദ്ദേശത്തിനായിട്ടായിരുന്നു. സകലതും കടന്നു വരേണ്ടിയിരുന്നു. അവനത് സംസാരിച്ചിരുന്നു. അവനത് സംസാരിച്ച ശേഷം അവന് ചെയ്യേണ്ടിയിരുന്ന ഏക കാര്യമെന്നത് അവൻ അതല്ലെങ്കിൽ അത് സംസാരിച്ചിട്ട് അവന് വിശ്രമിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ അവനത് സംസാരിച്ചിരിക്കുന്നു, അത് കടന്നു വരേണ്ടതുണ്ട്. അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തെന്നാൽ അവൻ സംസാരിച്ചിരിക്കുന്നു. അത് സംഭവിക്കുന്നതിന് മുമ്പേ അതിലൂടെ എത്രമാത്രം കടന്നു പോകണമെന്ന് എനിക്കറിയില്ല, എത്രമാത്രം നിരസിക്കുമെന്നോ. അതല്ല, എന്തു ചെയ്താലും ശരി, എന്നാൽ അത് സംഭവിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവൻ അത് സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു. അവൻ അത് സംസാരിച്ചിരുന്നു. ഈ അവസാന ദിവസങ്ങളിലെ സഭയെക്കുറിച്ചും ഇങ്ങനെ തന്നെ. അവനൊരു മണവാട്ടി ഉണ്ടാകാൻ പോകുന്നു. അവന് ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കഴിയും. നാം അവനെ പിൻപറ്റിയില്ലെങ്കിൽ അവനെ പിൻപറ്റാനാകുന്ന മറ്റാരെങ്കിലും അവനെടുക്കും. ആണെന്നോ, അവൻ അതുണ്ടാകാൻ പോകുന്നു. എന്തെന്നാൽ അവൻ ആദ്യം തന്നെ അത് പറഞ്ഞിരിക്കുന്നു. അവൻ എന്തു തന്നെ പറഞ്ഞാലും അത് ആ വിധത്തിലാകേണ്ടതുണ്ട്. അതിന് മാറ്റപ്പെടാനാകില്ല. അത് അതേ വിധത്തിൽ തന്നെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതുണ്ടാകും എന്നവൻ പറഞ്ഞിരിക്കുന്നു. ഈ മഹത്തായ എല്ലാ കാര്യങ്ങളും അവൻ സംസാരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ അല്പം വിശ്രമം എടുക്കേണ്ടിയിരുന്നു. എല്ലാം നിയന്ത്രണത്തിന് കീഴിലാണ്. അവന്റെ വിത്ത് അവന്റെ വചനമായിരിക്കുകയും അവന്റെ വചനം ഒരു വിത്താകുന്നു. അതായിരുന്നു എന്ന് യേശു പറഞ്ഞിരുന്നു. സകലതും ശരിയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അത് അതിന്റേതായതിനെ കൊണ്ടുവരട്ടെ എന്നവൻ പറഞ്ഞിരുന്നു. അതിന്റെ വിധത്തിലുള്ളതിനെ മാത്രം രൂപാന്തരപ്പെടുത്തി. നോക്കൂ, അവന്റെ വചനം അതിന്റെ വിധത്തിലുള്ളതായിരിക്കണം. അവനൊരു പനമരം എന്ന് പറഞ്ഞാൽ ഒരു പനയും ഒരു കരിവേലകവും തമ്മിൽ കൂടി കവർന്നിരിക്കണം എന്നവൻ അർത്ഥമാക്കിയില്ല. അവൻ ഇവിടെ ഒരു പനമരം എന്നർത്ഥമാക്കി, പിന്നെ ഒരു കരിവേലകം ഇവിടെ മുഴുവനും അതിന്റെ സ്ഥാനത്ത് ശരിയായി കടന്നു വന്നു. ഓ, ആ വചനത്തിന്റെ ഏത് ഭാഗമാണ് നാം എന്നത് അത് മാത്രം മനസ്സിലാക്കാനായെങ്കിൽ അത് ഏതായാലും കാര്യമില്ല, നാം നമ്മുടെ സ്ഥാനമെടുക്കുമായിരുന്നു. മുൻപൊരിക്കൽ ഇവിടെ ഒരു വീൽക്കസേരയിൽ ഒരു സഹോദരി ഇരുന്നിരുന്നു. എത്ര തവണ വിശ്വാസത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വന്നതിനാൽ നാം അതിനെ അങ്ങനെ ദൈവത്തിന് സമർപ്പിച്ചു. അതുമായി അവൾ ഇവിടെ നിങ്ങളുടെ ഇടയിൽ അവളുടെ സന്തോഷത്താലും മറ്റുമായി ഒരു പുഷ്പമായിരുന്നു. നോക്കൂ, അതിനു മുൻപ് എഴുന്നേറ്റ ചുറ്റുമായി പോകാം. എത്ര തവണ അത് ചെയ്യപ്പെടാനായി അവൾ കാത്തിരുന്നു. എന്നാൽ അവൾ ആയിരുന്ന വിധത്തിലും അവൾ സന്തോഷവതിയായിരുന്നു. ആ മകളെ നോക്കുന്ന ഓരോ വളയിലും എന്നെ അത് പ്രേരിപ്പിക്കുമായിരുന്നു. നോക്കൂ, എന്നാൽ അവൾ നാം എല്ലാവരും സൗഖ്യമാകുന്നതിൽ വിശ്വസിക്കുന്നു. അതിനപ്പുറമുള്ള അത്ഭുതാശ്ചര്യങ്ങൾ ദൈവം ചെയ്യുന്നു നാം കണ്ടുണ്ട്. നോക്കൂ, അവൾ അതും കൂടി അറിഞ്ഞിരുന്നു. നോക്കൂ, എന്നാൽ അവൾ തന്റെ സ്ഥാനത്തെ എടുക്കാൻ തയ്യാറായിരുന്നു. നോക്കൂ, അത് എന്തായാലും അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അത് ദാവീദ് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിലെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. നിങ്ങൾ നോക്കൂ, അതെന്തായാലും കാര്യമില്ല, എന്റെ സ്ഥാനത്തെ എടുക്കുക. ചില നേരങ്ങളിൽ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന സ്ഥാനത്തെ എടുക്കാനായി നിങ്ങൾക്ക് ഭൂമിയിൽ പ്രിയമായിരിക്കുന്ന എല്ലാത്തിൽ നിന്നും വേർപിരിയേണ്ടി വന്നെന്ന് വരാം. ഞാൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ വരികളുടെ ഇടയിൽ നിന്നും വായിക്കും എന്നെനിക്ക് തീർച്ചയാണ്. കാണുന്നോ, ചിലപ്പോൾ ഭൂമിയിലെ ഏറ്റവും പ്രിയ വ്യക്തിയുമായി എവിടെയാണോ ദൈവം നിങ്ങളെ വിളിക്കുന്നത്, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ സ്ഥാനത്തെ എടുക്കാൻ നിങ്ങൾക്ക് കൈപിടിച്ച് കുലുക്കേണ്ടതായിട്ട് വരാം. കാണുന്നോ, എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്തായിരുന്നോ അതിൽ നിന്നും നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഒരു സ്നേഹമേറിയ കുടുംബത്തിലെ ഒരുപക്ഷെ ഒരു മകളോ അഥവാ ഒരു മകനോ അത് എന്തായിരുന്നാലും അവൻ അവിടെ നിന്നും നിങ്ങളെ മറ്റെവിടെയോ സ്ഥാപിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവനത് ചെയ്യുന്ന രീതിയാണ്. നോക്കൂ, ദൈവവചനത്തെ അനുസരിക്കാനായി അതിന് എന്ത് വില കൊടുക്കേണ്ടതുണ്ട് എന്നത് കാര്യമാക്കാതെ നിങ്ങളുടെ മനസ്സ് പുതുക്കുന്നു. കാണുന്നോ, ഈ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നില്ല, അതിന് അങ്ങനെ വിളിക്കുന്നില്ല. നമ്മുടെ വീണ്ടെടുപ്പ് നിസ്സാരമായ കാര്യമായിരുന്നില്ല. അത് ദൈവപുത്രന് നമുക്കായി മരിക്കേണ്ടി വന്നതായിരുന്നു. കാണുന്നു, ഇത് അതല്ല, വിലയേറിയ വസ്തുക്കൾ വരുന്നത് വലിയ വില കൊടുക്കുമ്പോഴാണ്. ഈ സന്ദേശം കൊണ്ടുവരിക എന്നത് ഇത് എളുപ്പമായ കാര്യമായിരുന്നില്ല. കാണുന്നോ, അല്ല, അത് ആയിരുന്നില്ല. എനിക്ക് പ്രിയരായിരുന്ന എല്ലാവരെയും എന്റെ സ്വന്തം ജനങ്ങളെ പോലെയും സകലരെയും എനിക്ക് മറക്കേണ്ടി വന്നു. എന്നാൽ നിങ്ങൾ അതിന്റെ വില കാണുക. നിങ്ങൾ നോക്കൂ, അത് ദൈവേഷ്ടം ചെയ്യുക എന്നതാണ്. മാത്രമല്ല, അത് ചെയ്യേണ്ടതിന് അതവിടെ എന്നിൽ എന്തോ ഉണ്ടെന്നറിഞ്ഞിട്ട് അവർ ഇങ്ങനെ പറയുമായിരുന്നു, അതെ, അവർ എന്നെ ദൂരെ കളയാൻ പോകുകയാണ്. എന്റെ മനോനില തെറ്റിപ്പോയെന്ന് വിചാരിച്ചിരുന്നു. സഭയ്ക്ക് വിരുദ്ധമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. പിന്നെ ഈ മറ്റുള്ള എല്ലാ കാര്യവും അവർ പറഞ്ഞു, അവന് ഭ്രാന്താണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, അവർ എന്തു പറഞ്ഞാലും കാര്യമില്ല, അവിടെ എന്തോ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ദൈവം ഒരു വ്യക്തിയെ മാത്രമെടുത്ത് അവന്റെ കയ്യിൽ ചേർത്ത് വെച്ച് ഇങ്ങനെ പറയുന്നു, ഇത് ചെയ്യുക, പിന്നെ നീ ഇത് ചെയ്യുക. അന്നത്തെ ദിവസത്തെ ഏറ്റവും ശ്രേഷ്ഠ ഉപദേഷ്ടാവായിരുന്ന ഗമാലിയലിന്റെ കീഴിലിരുന്ന് പഠിച്ച പൗലോസിന് അത് എത്ര വലിയ ഒരു വിലയായിരുന്നു. കാണൂ, കടന്നു വരുമ്പോൾ മതനിന്ന എന്നവൻ കണ്ടിരുന്നതിനെ സഭയ്ക്ക് സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മോശമായ കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നവൻ ചിന്തിച്ചതിന്റെ ചുറ്റിനും കടന്നു വന്നിട്ട് അവൻ അതിന്റെ ഒരു ഭാഗമായി തീർന്നു. ഒരു അസാധാരണമായ കാര്യം, ദൈവത്തിന്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് ആശ്ചര്യജനകമായ രീതിയിൽ, അസാധാരണ വിധത്തിൽ, വിചിത്ര രീതിയിൽ അവൻ അത്ഭുതങ്ങൾ നടത്തുന്നത്. ദൈവം അത് സംസാരിച്ചു കഴിഞ്ഞാൽ അവന്റെ വചനം ഒരു വിത്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുമല്ല, അതിന് അത് അതിന്റെ വിധത്തിലുള്ളതിനെ കൊണ്ടുവരികയും ചെയ്യും. ഇപ്പോൾ അതിന്റെ വിധത്തിലുള്ളതിനെ കൊണ്ടുവരാവൂ എന്ന് കൽപ്പിക്കപ്പെട്ടിരുന്നു. ഒരു മനുഷ്യൻ അതിന് കേടുവരുത്താതിരുന്നാൽ അതെപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നു. അങ്ങനെ തന്നെ ദൈവത്തിന്റെ സഭയും മറ്റുള്ളവയും മതവേദശാസ്ത്രികൾ ആ വചനത്തിന് കേടുവരുത്തിയില്ലെങ്കിലോ, അതുമല്ലെങ്കിൽ അതിനു പകരം മറ്റെന്തെങ്കിലും ചെയ്ത് അതിനെ മറ്റെവിടെയെങ്കിലും ഇടാൻ ശ്രമിച്ചില്ലെങ്കിലോ, ആദിയിലുണ്ടായിരുന്ന വിധമുള്ളതിനെ കൊണ്ടുവരുന്നു. ദൈവം അത് അരുളി ചെയ്തിരിക്കുന്നു, അവർക്ക് ഏത് വിധം കഴിഞ്ഞെന്നാലും അങ്ങനെയുള്ളത് അവർ അതിനെ കേടുവരുത്തുകയോ മലിനമാക്കാൻ ശ്രമിച്ചാലും ശരി, അത് അതിന്റെ വിധമുള്ളതിനെ കൊണ്ടുവരാൻ പോവുകയാണ്. അതിനെ തടയാൻ മറ്റൊന്നിനും കഴിയുന്നതല്ല. ഞാൻ നിങ്ങളെല്ലാവരെയും നോക്കി നിലവിളിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുകയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് അധികം ശബ്ദമാണോ? അതുമല്ല, നോക്കൂ, ഇപ്പോൾ എല്ലാം ക്രമീകരണത്തിലായിരുന്നു എന്ന് നാം കണ്ടു. ദൈവം അത് സംസാരിച്ചു, അവൻ പറഞ്ഞു അതുണ്ടാകട്ടെ, അതുണ്ടാകട്ടെ, ഒരു ഏതനുണ്ടാകട്ടെ, അവിടെ മനോഹര പുഷ്പങ്ങൾ ഉണ്ടാകട്ടെ, അവിടെ എന്റെ മകനുണ്ടാകട്ടെ, എന്റെ സ്വന്തം ഛായയിൽ അവിടെ ഏതും തോട്ടത്തിൽ നിൽക്കാനിട വരട്ടെ, അവന്റെ മണവാട്ടി അവന്റെ വശത്ത് നിൽക്കട്ടെ. ഓ, എത്ര മനോഹരം! എന്തായിരുന്നു അത്? ആ പിതാവ് അവനൊരു പിതാവായിരുന്നു. നിങ്ങൾ നോക്കൂ, അതിനാൽ അവിടെ അവന്റെ സ്വന്തം മക്കൾ കടന്നു വരുന്നു. അവൻ അവർക്കായി ഒരു പറുദീസ പണിതു. ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്കായി കാര്യങ്ങളെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അമ്മമാരായ നിങ്ങൾ എങ്ങനെയും കാര്യമില്ല, നിങ്ങൾക്കൊരു മേശയ്ക്കുള്ള വേതനമില്ലെങ്കിലും ജൂനിയറിന് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോഡി ചെരുപ്പുകൾ ആവശ്യമെങ്കിൽ നിങ്ങളത് ചെയ്ത് ഓർക്കുന്നില്ലേ? നോക്കൂ, അതെന്തായാലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യുക. ഡാഡി കുട്ടികൾക്കായി എന്തെങ്കിലും ചിലതിനു വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് അല്പം കഠിനമായി ജോലിയെടുക്കുന്നത്, കാണുന്നോ? അതെ, ഒരു അപ്പനമ്മയായി നാം വളരെ പണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നു. അവൻ അത്യുച്ചത്തിലെ അപ്പനമ്മയാണ്. നോക്കൂ, എത്രയധികം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് അപ്പോസ്തലൻ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. നമുക്ക് നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാൻ പോലും ആകില്ല. നാം നമ്മുടെ മനസ്സ് ദൈവം ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അവനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശരിയായി നേരായ ലക്ഷ്യത്തിലേക്ക് നോക്കി കാണാവുന്ന വിധത്തിലല്ല. നോക്കൂ നോക്കൂ, അതെന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. എന്നാൽ ഞാൻ അതെന്തായിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞേക്കാം. ഇല്ല ഇല്ല, ഇല്ലാതെത്ര മഹത്തായ കാര്യമായിരിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയില്ല. അത് അതിന്റെയും അപ്പുറമാണ്. പാപമില്ലാതെ നാം എല്ലാവരും ചെറുപ്പക്കാരായി തീർന്നു. സ്വർഗത്തിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിക്കാൻ കഴിയുമോ? ഇല്ല. ഓ, എന്തൊരു മനോഹര സ്ഥലം! എന്നാൽ നോക്കൂ, അത് അതിനുമപ്പുറമായ കാര്യമാണ്. നോക്കൂ നോക്കൂ, ദൈവം തന്റെ മക്കൾക്കായി കരുതിയിട്ടുള്ളത് അത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അവനത് അരുളി ചെയ്തിരുന്നു, അതങ്ങനെയാകാൻ പോകുന്നു. ഇപ്പോൾ അവനവിടെ ഉണ്ടായിരുന്ന അവന്റെ എല്ലാ മനോഹര രൂപരേഖകൾക്ക് ശേഷം, ഞാനതിനെ രൂപരേഖ എന്ന് വാക്ക് പറയണം എന്ന് അർത്ഥമാക്കിയില്ല. എന്നാൽ ആ വിധമുള്ള കുഞ്ഞ് കടന്നു വരും മുമ്പ് കുഞ്ഞിന് ആവശ്യമുള്ള തുണികളും മറ്റും അമ്മ കരുതാറില്ലേ? അവർ അതിനെ ഒരു കൊച്ചു കുഞ്ഞിന് അടിസ്ഥാനപരമായി വേണ്ടുന്ന തുണിത്തരങ്ങൾ എന്നല്ലേ പറയുക? അവർ അതെടുത്ത് എല്ലാ ചെറിയ ബൂട്ടുകളും മറ്റും എടുത്ത് ഈ ദൈവമയക്കുന്ന ചെറിയ സ്നേഹത്തിന്റെ അംശത്തെ സ്വീകരിക്കാനായി അതിനെടുക്കാനായി തയ്യാറെടുപ്പ് നടത്തുന്നു. അത് തന്നെയാണ് ദൈവം ആദാമിന് ഹവയ്ക്കു വേണ്ടി ചെയ്തത്. അവൻ ഈ ഏദൻ തോട്ടത്തെ സൃഷ്ടിച്ചു, അവനത് സംസാരിച്ചു, അത് തന്റെ മനസ്സിലുണ്ടായിരുന്നു. അവനത് പറഞ്ഞപ്പോൾ അതിനുശേഷം അത് ഉണ്ടാകേണ്ടിയിരുന്നു. അതിനെ മനസ്സിൽ വെച്ചുകൊള്ളുക, അവൻ എന്തു പറഞ്ഞാലും അത് തികച്ചും സംഭവിക്കണം. നോക്കൂ, പിന്നെ അവന് കഴിയില്ല, അതിന് യാതൊന്നും ഭംഗം വരുത്താൻ കഴിയുകയില്ല. അത് സംഭവിക്കുന്നതിൽ നിന്നും ഒന്നിനും ദൂരമാക്കാൻ കഴിയില്ല. അത് സംഭവിക്കുന്നതിനെ ആർക്കും കോട്ടം വരുത്താൻ കഴിയുകയില്ല. ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് അതിനെ സ്ഥിരപ്പെടുത്തുന്നു. ദൈവം അത് പറഞ്ഞു, അത് സംഭവിക്കാൻ പോകുന്നു. ഇപ്പോൾ അവന്റെ മനസ്സിൽ സകലതുമുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഇതവിടെ ഉണ്ടാകട്ടെ. ഇപ്പോൾ അത് ഉൽപ്പത്തി 1-ൽ ആണ്. നോക്കൂ, ഇതുളവാകട്ടെ, അതുണ്ടാകട്ടെ, അതവിടെ ആകട്ടെ, അവൻ വിത്ത് വിതയ്ക്കുകയായിരുന്നു. അതിവിടെ ഉണ്ടാകട്ടെ, അതിവിടെ ഉണ്ടാകട്ടെ, അതിവിടെ ഉണ്ടാകട്ടെ, അത് ആ വിധത്തിൽ തന്നെ ഉണ്ടാകുമെന്നും അവൻ അറിഞ്ഞിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതിന് മാറ്റപ്പെടാൻ കഴിയില്ലായിരുന്നു. എങ്കിലിപ്പോൾ അത് നമുക്ക് വിശ്വാസത്തെ തരുന്നു. അവനിവിടെ എന്ത് പറഞ്ഞുവോ അത് അങ്ങനെയാകാൻ പോവുകയാണ്. അതുകൊണ്ട് ആ വിത്തിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വീഴാൻ അനുവദിച്ച് നോക്കൂ. നമ്മുടെ ഹൃദയത്തിലേക്ക് നാം അതിന്റെ നിലങ്ങളായി തീരാൻ പോവുകയാണ്. മാത്രമല്ല, നമുക്ക് ഈ സ്ഥലത്ത് അവൻ നമ്മെ ഈ അവസാന ദിവസത്തേക്കായി വെച്ചിരിക്കുന്നു എന്ന പോലെ പെരുമാറാം. നോക്കൂ, കർത്താവെ, ആ വിത്തിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വീഴാൻ അനുവദിക്കണമേ. അവിടുത്തെ വചനം എന്റെ ഹൃദയത്തിൽ വീഴാൻ ഇടവരട്ടെ. അവിടെ ഒരു അവിശ്വാസവും ഉണ്ടാകാൻ ഇടവരല്ലേ. അബ്രഹാമിനെ പോലെ അവനൊരു വയസ്സ് എന്ന മനുഷ്യനായിരിക്കുമ്പോൾ അസാധ്യമാണ് എന്ന് കണ്ടിരുന്നു. അവർ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് അവന് ഈ രീതിയിൽ സംഭവിക്കുക? അവൻ ഒരിക്കലും അത് പരിഗണിച്ചില്ല. അവന് ദൈവത്തിന്റെ വചനം ലഭിച്ചിരുന്നു. അതിനെ വിശ്വസിച്ചും കൊണ്ട് മുന്നോട്ട് പോയി. ദൈവം അത് സംഭവിപ്പിച്ചു. ഇപ്പോൾ ദൈവം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതിനാൽ അത് സംഭവിക്കണമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അത് ചെയ്തു. അവൻ അതിന്റെ വിധത്തിലുള്ളതിനെ കൊണ്ടുവന്നു. ഇപ്പോൾ അത് അന്ന് അവൻ രൂപാന്തരപ്പെടുത്തിയതാണ്. സകലവിത്തും രൂപാന്തരത്തിൽ നിന്ന് സൃഷ്ടിയുടെ ജീവജാലത്തിന്റെ രൂപത്തിലായി തീരണമായിരുന്നു. അവൻ അത് എങ്ങനെ കടന്നു വരാൻ പറഞ്ഞു, അങ്ങനെ കടന്നു വന്നു. അഥവാ അവൻ പറഞ്ഞു, അതുണ്ടാകട്ടെ, ഒരു പക്ഷേ നൂറോളം വർഷങ്ങൾ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ അവിടെ അതൊരു മനോഹരമായ പൂന്തോട്ടമായി കാണുന്നു. മാത്രമല്ല, വലിയ പക്ഷികൾ പറക്കുകയും ചെയ്യുന്നു. ആ പക്ഷികൾക്ക് മരിക്കേണ്ടതില്ലായിരുന്നു. കുറുക്കനും കുഞ്ഞാടും സിംഹവും കാളയും പുള്ളിപ്പുലിയും മറ്റും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. അവിടെ അതാ പൂന്തോട്ടത്തിൽ ആദാമും ഹവ്വയും നടക്കുന്നു. ഓരോ വിത്തും മുന്നോട്ട് കൊണ്ടുവരപ്പെട്ടുകൊണ്ടിരുന്നു. അതിന് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. അതിന് ഒരിക്കലും മറ്റൊന്നും ചെയ്യാനാകില്ലായിരുന്നു. എന്തെന്നാൽ ദൈവം അങ്ങനെ പറഞ്ഞിരുന്നു. അത് ആ വിധത്തിൽ ആയിരിക്കട്ടെ. അതിന് ആ വിധത്തിൽ ആകേണ്ടിയിരുന്നു. ഓ, ഒരു നിമിഷത്തേക്ക് ഇവിടെ നിർത്താനായി നോക്കൂ. പറയാൻ ഇഷ്ടപ്പെടുന്നു, അവിടെയാണ് നാം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആ വചനത്തിന്റെ പൂർത്തീകരണം. ഇപ്പോൾ ദൈവം പറഞ്ഞു, അവിടെ അതുണ്ടാകട്ടെ. ആദ്യമായി ഇവിടെ ഇതാ സമ്പൂർണമായി കൃത്യമായി കടന്നു വരുന്നു. ഇപ്പോൾ ഈ മരത്തിന് ആ മരത്തിന് മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ. ഈ മരത്തെ മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ. ആദാം ദൈവത്തിന്റെ ഒരു പുത്രൻ, ഒരു ദൈവപുത്രനെ മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ. നോക്കൂ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾ കിട്ടിയോ? അത് ഓരോന്നും അതിന്റെ വിധത്തിലുള്ളതിനെ. അതിനാൽ ദൈവത്തിന് പറയാം, അതെ, ഞാനിപ്പോൾ വിശ്രമിക്കും. ആ സമയം മുതൽ ദൈവം വാസ്തവമായും വളരെ കുറച്ച് വാക്കുകളെ സംസാരിച്ചിരുന്നുള്ളൂ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? വീഴ്ചയ്ക്ക് ശേഷം അവൻ അതിനെ തന്റെ പ്രവാചകന്മാരുടെ മേൽ ഫലമേൽപ്പിച്ചു. അവർ ആ വചനത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതായി നിങ്ങൾ കാണുന്നു. ദൈവം വിശ്രമിച്ചു. അവനധികമായി ഒന്നും ചെയ്യാനില്ലായിരുന്നു. അവർ നേരെ അവന്റെ മുഖ്യാസനത്തിലേക്ക് പോവുകയും കതകിന്മേൽ മുട്ടിക്കൊണ്ട് ചോദിക്കും, പിതാവേ, ഇതെന്താണ്? അവർ അവരിലൂടെ വചനം താഴേക്ക് അയക്കുന്നു. നോക്കൂ, ആ വക കാര്യങ്ങളെ ചെയ്യുന്നതിന് അവനൊരു രീതിയുണ്ട്. ഇതിപ്പോൾ അനുവദിക്കുക. സകലതും ആ രീതി അതായിരുന്നു. അതിന്റെ വിത്തിന്റെ വിധത്തിലുള്ളത് അതിന്റെ വിധമുള്ളതിനെ കൊണ്ടുവന്നു. ഇപ്പോൾ സകലതും അത്രയും അഴകുള്ളതായിരുന്നെന്ന് ദൈവം എപ്രകാരമാണോ പറയപ്പെട്ടത് അപ്രകാരം തന്നെ കടന്നു വന്നപ്പോൾ ഇപ്പോൾ ഇതാ വൃത്തികെട്ട ചതിയും ആഹീനമായവൻ കടന്നു വരുന്നു. ഇപ്പോൾ ഇതിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും താക്കീത് ചെയ്യാൻ ശ്രമിക്കുന്നത്. ദൈവത്തിന്റെ വിത്ത് വളരാനായി പേരൂന്നാൻ തുടങ്ങുമ്പോൾ ഒരു ചാതുര്യമുള്ളവനെ പോലെ അത് ആരുടെ പക്കൽ ഇല്ലാതിരിക്കുന്നു. അവരോട് വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവൻ കടന്നു വരുന്നു. നോക്കൂ, അവനെ ശ്രദ്ധിക്കൂ, കാരണം അവനൊരു ചതിയനാണ്. ഞാൻ അതിനെ ഇങ്ങനെ വിളിക്കാൻ പോവുകയാണ്, ഒരു കൺഫോർമർ. മറ്റുള്ളവരെല്ലാം ചെയ്യുന്നത് പോലെ ചെയ്യുന്നയാൾ എന്നതിന് പകരം കൺഫോർംഡ്, എന്തെങ്കിലും സമ്മതിച്ച് അനുസരിച്ച് തീർച്ചയാക്കപ്പെട്ട എന്തെങ്കിലും കാര്യത്തെ വൈകൃതപ്പെടുത്തുന്നവൻ. അവനൊരു ചതിയനാണ്, അവനൊരു വൈകൃതപ്പെടുത്തുന്നവനാണ്. അതുമല്ല, അവനൊരു വൈകൃതപ്പെടുത്തുന്നവൻ അഥവാ ഒരു വിഘടമാക്കുന്നവൻ, അന്യഥ ഒരു മൂലവിത്തിനെ മൂല പദ്ധതിയെയും ദുഷിപ്പിക്കുന്നവനാണ്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ ഇവിടെ ഇന്ന് രാവിലെ നേരം നിങ്ങളുടെ കൂട്ടം പോലെ നിങ്ങൾക്കൊരു പദ്ധതിയുണ്ട്, നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ആ വിഘടമാക്കുന്നവനെ ശ്രദ്ധിക്കൂ. ഓ, അവന് കഴിയാവുന്നതിലെ ഏറ്റവും സൂത്രശാലിയും ചാതുര്യമുള്ളവനുമായിരിക്കും അവൻ. നിങ്ങൾ നോക്കൂ. എന്നാൽ നിങ്ങളുടെ കാഴ്ചപ്പാടിനെ കാത്തുകൊള്ളുക. കുട്ടി, നോക്കൂ, അതിൽ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഇപ്പോൾ ഇതും കൂടെ നാം കണ്ടുകഴിഞ്ഞു. അവൻ കടന്നു വരുമ്പോൾ അവൻ ആ വിത്തിനെ വൈകൃതമാക്കുന്നു. അവൻ അതിന്റെ പാകപ്പെടുത്തുന്നിടത്തേക്ക് ചെന്ന് അതിനെ വൈകൃതപ്പെടുത്തുന്നു. ആ മനോഹരമായ ഏദൻ തോട്ടത്തെ, അത് ഹവ്വയായിരുന്നു, ആ വിത്തിനെ വൈകൃതമാക്കാനായി അതവിടെ കടക്കുന്നതിന് മുമ്പ് ഒരു വൈകൃതമാക്കപ്പെട്ട വിത്തിനാൽ വൈകൃതപ്പെടുത്തി. എവിടെ എവിടെ സ്വർഗമത് ഏക കാര്യം മാത്രമാണ്, പുനഃസ്ഥാപിക്കൽ മാത്രമാണ്. ഇപ്പോൾ നാം എവിടെയാണ്? നാം തിരികെ ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിലെ നമ്മുടെ മൂലപാതയിലേക്കുള്ള തിരികെ പോക്കലാണ്. വീണ്ടും തിരികെ ഏദനിലേക്ക്. ഭാര്യയും ഭർത്താവും ഒന്നുമില്ലാതെ, യാതൊന്നുമില്ലാതെ, പാപമോ ഒന്നുമില്ലാതെ നിത്യമായി ജീവിക്കേണ്ടതിന്. എന്നാൽ ആ ഇപ്പോൾ നാം നമ്മുടെ മനസ്സ് പുതുക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. നവീകരണത്താൽ അഥവാ രൂപാന്തരപ്പെട്ട് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇപ്പോൾ സാത്താൻ കടന്നുവന്ന് ഒരു വൈകൃതമാക്കപ്പെടലിനെ വചനത്തിലേക്കിട്ടു ഉണ്ടാക്കിയിട്ട് അതങ്ങനെ അല്ലാത്തതിന് പകരം അത് പറയുന്നു. ഇപ്പോൾ ഇതാണ് അവൻ ആരംഭത്തിലും ചെയ്തത്. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഇതൊന്നും രാവിലെ നേരം ജനങ്ങൾക്ക് വളരെ ഗംഭീരവും വിചിത്രവുമായി തോന്നിയേക്കാം. നിങ്ങൾ ഗ്രഹിച്ചിരിക്കണം എന്ന് ഞാൻ സാധാരണയായി ആഗ്രഹിക്കാറുള്ള കാര്യത്തിലേക്ക് കടക്കാനായി ഞാൻ ഇവിടെ അധിക നേരം കാത്തിരിക്കേണ്ടതുണ്ട്. ഇത് അങ്ങനെയായിട്ട് അത് ആ വിഘടമാക്കുന്നവൻ കടന്നു വന്നു. മൂലവചനവുമായി ദൈവം ഓരോ വചനത്തെയും അതിന്റേതായ വിധത്തിൽ കൊണ്ടുവരാൻ 6000 വർഷങ്ങളെടുത്തതുപോലെ അവനുണ്ടാക്കിയ സകലതും ദൈവത്തിന്റെ സ്വന്തം വചനത്താൽ അതതിന്റെ വിധമുള്ളതിനെ കൊണ്ടുവന്നു. ഇപ്പോൾ ആ വൈകൃതമാക്കുന്നവനും ആ ദൈവത്തിന്റെ വചനത്തെ വൈകൃതമാക്കുവാൻ 6000 വർഷങ്ങളെടുത്തു. അതല്ലേ അവൻ ചെയ്തത്? അവനൊരു പുതിയ വിധത്തിലുള്ള ഏദനെ കൊണ്ടുവന്നു. സാത്താന്റെ ഏദൻ, അവിടെയാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അവനത് ചെയ്തത് എങ്ങനെയാണ്, അത് സംഭവിച്ചത് എങ്ങനെയാണ്, അവൻ എങ്ങനെ ചെയ്തു എന്നതിനെ വിസ്മയിപ്പിക്കുന്ന ഭാഗമാണിത്. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതിലേക്കാണ് ഞാനിവിടെ സഹോദരന്മാരും മറ്റുമായി ആയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ മുന്നിലേക്ക് നിരത്തേണ്ടതിന് ഇവിടെ വരുന്ന ആഴ്ചകളിൽ സാത്താൻ അത് എങ്ങനെ ചെയ്തു, എങ്ങനെ നിങ്ങൾക്കത് പഠിക്കാൻ കഴിയും. അവൻ എത്ര സൂത്രശാലിയാണെന്ന് നോക്കൂ, അവൻ എത്ര തന്ത്രശാലിയാണ്. ഇപ്പോൾ അവൻ ഈ വിത്തുകളെ വൈകൃതമാക്കി. ഇപ്പോൾ അവൻ അവയെ നശിപ്പിക്കാൻ കഴിയില്ലായിരുന്നു, അവൻ അവയെ വികൃതമാക്കിയതേ ഉള്ളൂ. പാപമെന്നത് ശരിയായതിനെ വൈകൃതപ്പെടുത്തിയതാണെന്ന് നാം തിരിച്ചറിയുന്നു. സത്യം തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ഒരു കളവ്. നോക്കൂ, എന്തായാലും ഒരു വ്യഭിചാരം, ശരിയായ പ്രവൃത്തി, അത് ദൈവം നിയോഗിച്ചത് അതിനെ തെറ്റായ വിധത്തിലെടുത്തു. നോക്കൂ, എന്തായാലും ജീവന്റെ വിപരീതമാണ് മരണം. നോക്കൂ, മരണം എടുക്കുകയും ജീവനെ വൈകൃതമാക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതിനെ അവന്റെ വിഷത്താലുള്ള തളിക്കൽ നടത്താൻ 6000 വർഷങ്ങളെടുത്തു. അവനത് ചെയ്തത് എങ്ങനെയാണ്? ഇപ്പോൾ ഇതാണ് ശ്രദ്ധേയമായ ഭാഗം. ഇപ്പോൾ വളരെ നന്നായി ശ്രദ്ധിക്കൂ, അവനത് പരിഷ്കാരത്താൽ ചെയ്തു. ഇപ്പോൾ ഇത് വിചിത്രമായി കേൾക്കുന്നു, എന്നാൽ അവ ആയിരുന്നു. ഞാനിവിടെ ഒരു പ്രസ്താവന നടത്താൻ പോവുകയാണ്. അത് നിങ്ങളെ കുറച്ചു മിനിറ്റുകൾക്ക് ഊഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ നിങ്ങളിത് തിരിച്ചറിയുന്നു. ഇപ്പോൾ ഞാൻ അജ്ഞതയെ പിന്താങ്ങുന്നില്ല. എന്നാൽ ശാസ്ത്രവും വിദ്യാഭ്യാസവും നാഗരികതയും നാം ഇന്ന് മഹത്തായത് എന്ന് പറഞ്ഞ് താലോലിക്കുന്നതെല്ലാം സംസ്കാരം പോലും സാത്താന്റെ ഉപകരണങ്ങളാണ് എന്ന് നാം അറിയുന്നു. പരിഷ്കാരം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വന്നതല്ല. നാഗരികത കടന്നു വന്നത് സാത്താനിൽ നിന്നുമാണ്. അല്പചില നിമിഷത്തിനുള്ളിൽ ഞാനത് വചനത്തിൽ നിന്നും നിങ്ങൾക്ക് തെളിയിച്ചു തരാം. പരിഷ്കാരം ദൈവത്തിൽ നിന്നുള്ളതല്ല. കാരണം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ, ഈ പരിഷ്കാരത്തിൽ ശാസ്ത്രത്തിലൂടെ നാം കൂടുതലായി പരിഷ്കാരപ്പെടുന്തോറും നാം എപ്പോഴും നമ്മെ കൊല്ലുകയാണ്. കാണുന്നോ, ഈ പരിഷ്കാരം അതിന്റെ ശിഖരത്തിൽ ഇപ്പോൾ കെട്ടപ്പെട്ടിരിക്കുകയും നമുക്ക് ഈ പരിഷ്കാരത്താൽ മരണത്തെ കിട്ടി. ഈ പരിഷ്കാരത്തിൽ നമുക്ക് പാപത്തെ കിട്ടി. ഈ പരിഷ്കാരത്തിൽ നമുക്ക് രോഗത്തെ കിട്ടി. അത് ദൈവത്തിൽ നിന്നുമായിരിക്കാൻ കഴിയില്ല. അതിനാൽ ദൈവം ആയിരം അവന്റെ മഹത്തായ വരാനുള്ള മഹത്തായ രാജ്യത്തിൽ നമുക്ക് പരിഷ്കാരമുണ്ടായിരിക്കും. എന്നാൽ അത് ഇത്തരത്തിലുള്ള ഒന്നുമായിരിക്കില്ല. അത് ശാസ്ത്രത്താലുള്ളതായിരിക്കില്ല. അത് വചനത്താലുള്ള വിശ്വാസ പരിഷ്കാരമായിരിക്കും. കാണുന്നോ, നമുക്കുള്ള ഈ ശാസ്ത്രീയമായ പരിഷ്കാരം കൃത്യമായും സാത്താന്റെ ഒരു കെണിയാണ്. അതിനാലാണ് അവൻ ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നത്. അതിനാലാണ് ഓരോ ദിവസവും അവൻ നമ്മെ കൊല്ലുന്നത്. അങ്ങനെയാണ് നാം ഓരോ ദിവസവും തിന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്നതിന് പകരം നാം മരിക്കുന്നു. അവർ അതിനെ വൈകൃതമാക്കിയിട്ട് ഇതിൽ നിന്നും ഇത്രയും എടുക്കുക, അതും ഇതും മറ്റേതുമായി അത് മരിക്കുന്നതുവരെ മിശ്രണം ചെയ്യുക. നിങ്ങൾ എന്തു ചെയ്യാൻ ശ്രമിച്ചാലും കാര്യമില്ല, നിങ്ങൾ മരിക്കും. ആ ആഫ്രിക്കക്കാരുടെ ചിത്രം കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ കണ്ടിരുന്നു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ ഒരിക്കലും പെൻസിലിൻ എടുത്തിട്ടില്ല. നാം ജീവിക്കുന്നതിനേക്കാൾ അധിക കാലം ആ ജനങ്ങൾ ജീവിക്കുന്നു. അവർക്കതുപോലും അറിയില്ല. അവർ രോഗാണുക്കൾ അവരെ ഉപദ്രവിക്കില്ല. നോക്കൂ, ഒരു രോഗാണു അവരുടെ കൈകളിലേക്ക് ചെന്നിട്ട് അവർക്ക് കീഴ്പ്പെട്ടു കൊടുക്കുന്നു. കാണുന്നോ, എന്തെന്നാൽ അവൻ നോക്കൂ, അവൻ ചെയ്യുന്നില്ല, അവർ ചെയ്യുന്നില്ല. എന്താണ് അവർക്ക്? എല്ലാവർക്കും അല്ലാതെ. നോക്കൂ, നാം എടുത്തു കാട്ടാനായി ശാസ്ത്രത്തെടുക്കുന്നു. ഒരു പെൻസിലിനെ പോലുള്ളതോ മറ്റോ അവർ നമ്മൾ രോഗത്തെ എടുത്തു മാറ്റാനായിരുന്നു. അത് മറ്റൊന്നായി കീറിക്കൊണ്ടുപോകുന്നു. മറ്റെന്തോ പാകമാകാനുള്ള ഒരിടമായിത്തീരുന്നു. കാണുന്നോ, ഇപ്പോൾ അവനത് ചെയ്യുന്നില്ല. കാണുന്നോ, ഇപ്പോൾ ആരായാലും നിങ്ങളിൽ അനേകർ വയലുകളിൽ നിന്നും വരുന്നവരാണല്ലോ. ഒരു നല്ല ഇനത്തിലെ ആരോഗ്യമുള്ള ചെടിയിൽ ഒരിക്കലും സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ആർക്കും അറിയാവുന്നതാണ്. അതിന് തിരിച്ചോടിക്കുന്ന ജീവന്റെ വസ്തു അതിൽ തന്നെ കെട്ടിയിട്ട് ഒരു ശരിക്കും ആരോഗ്യമുള്ള ചെടിയിൽ ആ രോഗാണുവിന് കടക്കാൻ പോലും കഴിയില്ല. അത് ഈ ദുഷ്ടത വേഗം വളരാൻ സഹായിക്കുന്ന സ്ഥലമായ ചെടിയിൽ അത് ഈ സങ്കരയിനം ചെടിയെ നിങ്ങൾക്ക് പിഞ്ചു പൈതൽ എന്ന പോലെ ശുശ്രൂഷിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, പടിഞ്ഞാറുള്ള പോലുള്ള ചില വ്യക്തികൾ ഇവിടെ നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ. നീളമുള്ള കൊമ്പോടുകൂടിയ പശുക്കൾ ഉണ്ടായിരുന്ന പണ്ടത്തെ സമയത്തേക്ക് തിരിഞ്ഞു നോക്കുക. ഇന്ന് നിങ്ങൾ പറയും ഹെരേഫോർഡ് മുഖത്ത് വെള്ളവരയോടുകൂടിയ സങ്കര ഇനത്തിലുള്ള ചുവന്ന നിറത്തിലെ നല്ല കാളകൾ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ പറയും. നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കില്ല. ആ നീളം കൂടിയ കൊമ്പോടുകൂടിയ പശു അവിടെയുള്ള ആ പഴയ പെണ്ണിനെടുക്കണമെന്നല്ല, എന്നാൽ അവൾക്ക് കഴിഞ്ഞിരുന്നു. അവൾക്കൊരു മാനിനെ പോലെ ശീതകാലം കഴിച്ചു കൂട്ടാൻ കഴിഞ്ഞിരുന്നു. ഓ, അവൾ ശോഷിച്ചു മറ്റുമരുന്നു. എന്നാൽ അവൾ ഇരട്ടി. എന്നാൽ ഈ ഹെരേഫോർഡ് നിങ്ങൾ അവന്റെ അടിയിൽ നിന്നും കച്ചി വലിച്ചെടുക്കുന്നു. നിങ്ങൾ അവന്റെ ചിത്രമെടുക്കുമ്പോൾ അവന്റെ ആമാശയം വരെ ഏകദേശം അവൻ മൃഗത്തിന്റെ കാൽമുട്ട് പോലും ഇറച്ചി പോലെ തോന്നിക്കുന്നു. അതെന്താണ്? നിങ്ങൾ അവനെ ഇവിടെ അഴിച്ചുവിടുക, അവൻ ചത്തുപോകും. അവന് തണുപ്പത് ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾക്കവനെ തീറ്റിക്കേണ്ടതുണ്ട്. മറ്റെല്ലാമായിട്ട് അവനെ ഒരു കൊച്ചു കുഞ്ഞെന്ന പോലെ സംരക്ഷിക്കേണ്ടതുണ്ട്. അവനൊരു സങ്കരീനമാണ്, കാണുന്നോ? എന്നാൽ ഒരു വാസ്തവമായ കലർപ്പില്ലാത്ത നീളമുള്ള കൊമ്പോട് കൂടിയതിനെ അവനെ അങ്ങനെ അഴിച്ചുവിട്ടിരിക്കുക. ഇന്നത്തെ നമ്മുടെ ക്രിസ്ത്യാനികൾക്കും അതേ രീതി തന്നെയാണ്. യാചിക്കണം, അവരെ ആക്കി വെക്കണം. അവരെ സഭയിൽ ഒരു ഡീക്കനോ മറ്റോ ആക്കേണ്ടതായിട്ടുണ്ട്. മൃദുല സോപ്പുകളിൽ പെട്ട അനേകർ ഇന്നമു കിട്ടിയിരിക്കുകയാണ്. അവന്റെ മുതുകിൽ തട്ടിക്കൊണ്ട് അവനെ സഭയിൽ ഏതെങ്കിലും വലിയ പദവിയിൽ ആക്കി വെക്കേണ്ടതായിട്ട് വരുന്നു. അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ്? അവൻ വരില്ല, അവൻ അകത്തേക്ക് വരില്ല. ഇവരെ ഇത് ചെയ്യാനും അവരെ അത് ചെയ്യാനും അനുവദിച്ചില്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെയാണ്. കലർപ്പില്ലാത്ത ക്രിസ്ത്യാനി അങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? അവർ കർക്കശക്കാരായിരിക്കും, അവർ സ്ഥൂലന്മാരായിരിക്കും. വിശുദ്ധനായ പൗലോസ് അത്തരത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയായിരുന്നു കാണും എന്ന് നിങ്ങൾ ഊഹിക്കാനാകുമോ? വിശുദ്ധ പത്രോസ് അങ്ങനെയാകാം എന്ന് നിങ്ങൾ ഊഹിക്കുന്നു. ഇപ്പോൾ അങ്ങനെ നിങ്ങൾ എന്നെ ജനറൽ ഓവർസിയർ ആക്കുന്നില്ലെങ്കിൽ അതേ എനിക്കറിയില്ല. എനിക്ക് പോയി ഇന്നതിനോടൊപ്പം കൂടിക്കൂടെ. അവർ പരുക്കന്മാരായ മനുഷ്യരായിരുന്നു, അവർ വിശ്വാസത്തിന് മനുഷ്യരായിരുന്നു, അവർ ദൈവത്തോടൊപ്പം ജീവിച്ചിരുന്നു, അവർ ദൈവത്തോടൊപ്പം നടന്നിരുന്നു, അവർ കുറച്ചു വാക്കുകൾ മാത്രം സംസാരിച്ചിരുന്ന മനുഷ്യരായിരുന്നു, അവർ തുടർച്ചയായി രാവും പകലും ദൈവത്തെ സേവിച്ചിരുന്നു. നിങ്ങൾക്കവരെ സ്പ്രേ ചെയ്യേണ്ടതോ അതല്ല കുഞ്ഞുങ്ങളെ പോലെ പരിപാലിക്കേണ്ടതോ ആവശ്യമില്ലായിരുന്നു. ഇതും അതും മറ്റേതും അവർക്ക് വാഗ്ദാനം ചെയ്യേണ്ട ആവശ്യമില്ല. അവർ പരുക്കന്മാരായ മനുഷ്യരായിരുന്നു, അവർ വിഭാഗീയ സഭകളിലെ സംഗമം ചെയ്തവരല്ല, കലർപ്പില്ലാത്ത വിത്തുകളായിരുന്നു. മെത്തോഡിസ്റ്റുകളായ നിങ്ങൾ എന്നെ ശരിയായി പരിഗണിച്ചില്ലെങ്കിൽ ഞാൻ ബാപ്റ്റിസ്റ്റിലേക്ക് പോകും. ബാപ്റ്റിസ്റ്റുകൾ എന്നെ ശരിയായി പരിഗണിച്ചില്ലെങ്കിൽ ഞാൻ പെന്തക്കോസ്തുകളുടെ അടുക്കൽ പോകും. അവരും എന്നെ ശരിയായി പരിഗണിച്ചില്ലെങ്കിൽ ഞാൻ തിരികെ കത്തോലിക്കരുടെ അടുക്കൽ, അതല്ല അതെന്തായിരുന്നാലും അവിടേക്ക് പോകും. നോക്കൂ, അവർ അതൊരു സങ്കരവർഗമാണ്, അവരെ സ്പ്രേ ചെയ്തിരിക്കേണ്ടതാണ്. അതെ, ഡോക്ടർ റവറഡ് ഇന്ന എന്നയാൾ, അതല്ല ക്രിസ്ത്യാനിത്വം. ക്രിസ്ത്യാനിത്വം ഒരു പദവി ചോദിക്കുന്നില്ല, അതൊരു പ്രീതിയും ചോദിക്കുന്നില്ല. അത് ദൈവത്തെ മാത്രം അറിയുന്നു, അതൊരു മൂലവിത്താണ്, അത് ദൈവത്തെ സ്നേഹിക്കുന്നു. മാത്രമല്ല അന്യോന്യവും സ്നേഹിക്കുന്നു. അവരുടെ മേൽ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല, കുഞ്ഞുങ്ങളെ പോലെ നോക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ചുറ്റിനും നടന്ന് മുതുകത്ത് തട്ടേണ്ടതില്ല. എന്നിട്ട് പറയും, അതെ കൊള്ളാം ഈ സഹോദരി, അതെ അവളുടെ മുടിക്ക് നീളം കുറച്ചിരിക്കുന്നത് ഒരു കുഴപ്പവുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതും കുഴപ്പമില്ല. അതുമല്ല, മാത്രമല്ല അങ്ങനെയുള്ള ഒരു ചപ്പ് ചവറുമായി അവർക്ക് ഇതുമായി കടന്നു പോകാം. അതൊരു പരുക്കനാണ്, ഇതൊരു സുവിശേഷമാണ്. ഇവിടെ അതിനെ വിരിക്കുക, അതിനെ എവിടെയാണ് ഇഷ്ടമുണ്ടോ അവിടെ വീഴും. ക്രിസ്ത്യാനികൾ അത് ഇഷ്ടപ്പെടും. സ്വർഗത്തിലേക്ക് വീട്ടിലേക്ക് ഞാൻ തീർത്തും വഹിക്കപ്പെടും. എളുപ്പമേറിയ ഒരു പൂമത്തയിന്മേൽ മറ്റുള്ളവർ സമ്മാനം നേടാനായി മല്ലിടുകയും രക്തത്തിന്റെ നദികളിലൂടെ തുടഞ്ഞു പോകുകയോ ഇതും അതും മറ്റേതും പിന്നെ കുഞ്ഞുങ്ങളെ പോലെ പരിപാലിക്കപ്പെടുകയും എന്റെ മുതുകിൽ മുട്ടിക്കൊണ്ടിരിക്കുകയും വേണോ? ഞാനൊരു സ്ഥാനം ആ പരുക്കരുടെ ഇടയിൽ പ്രതീക്ഷിക്കുന്നു. യാതൊരു ട്രോഫിയുടെയും ചൂടടയാളമില്ലാതെ എനിക്ക് അവിടെ വരാൻ കഴിയില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് വാഴണമെങ്കിൽ തികച്ചും ഞാൻ മല്ലിടണം, എന്റെ ധൈര്യത്തെ വർദ്ധിപ്പിക്കണം. കർത്താവേ, നോക്കൂ, ഞാനിത് ക്രൈസ്തവനെ പോലെ നിൽക്കട്ടെ, ഒരു സങ്കരയിനം ചെടി പോലല്ല. മുതുകത്ത് തട്ടുകയോ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ എന്തിലേക്കെങ്കിലും കൊണ്ടുവരാനായി ചെയ്യേണ്ടതുമില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ അകത്തേക്ക് കൊണ്ടുവരപ്പെടുന്നതല്ല ക്രിസ്ത്യാനിത്വം. എന്നാൽ നിങ്ങൾ അതിൽ ജനിക്കുന്നതാണ്. നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. നിങ്ങൾ ഭൂമിയിലേക്ക് വന്ന ദൈവത്തിന്റെ ഒരു വിത്താണ്. ഇപ്പോൾ അവൻ ഈ വിഷത്തിന്റെ സ്പ്രേയെ അവൻ തളിച്ചതായി നാം കണ്ടുപിടിച്ചു. ആ സ്പ്രേയോ വിദ്യാഭ്യാസവും ശാസ്ത്രവും പരിഷ്കാരവും നൂതനമായ വിവേകവുമായി അത്രയേറെ താലോലിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മഹത്തായ സമ്പദ്ഘടന രാജ്യങ്ങൾക്കിടയിൽ നിന്നുള്ള സ്വാഭാവിക ജീവൻ കമ്മ്യൂണിസമാണെന്ന് നിങ്ങൾ ഒരു നിമിഷം നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിസത്തിന്റെ ദൈവം എന്താണ്? പരിഷ്കാരം, വിദ്യാഭ്യാസം, ശാസ്ത്രം. അത് ശരിയാണ്, അതങ്ങനെയല്ലേ? അതിനാലാണ് അവർ ശാസ്ത്രത്തിനും ശാസ്ത്രീയമായതിനും ശാസ്ത്രങ്ങൾക്കും ശാസ്ത്രത്തിന്റെ ഒരു ദൈവം ജീവിക്കുന്നതും വർത്തിക്കുന്നതും. ഈ നൂതന പരിഷ്കാരത്തിന്റെ ശാസ്ത്രവും വിദ്യാഭ്യാസത്തിന്റെ വിഷമുള്ള സ്പ്രേയാൽ വിദ്യാഭ്യാസവും പരിഷ്കാരവും സാത്താൻ നിന്നാണ് വന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരട്ടെ. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഉൽപ്പത്തി 4 തിരിച്ചു നോക്കി നമുക്ക് കാണാം. ശരി, നമുക്ക് ഉൽപ്പത്തി 4:16 വാക്യത്തിൽ തുടങ്ങാം. ഇവിടെ 14, ഉൽപ്പത്തി 4, എന്നോട് ക്ഷമിക്കൂ. ഇപ്പോൾ ശ്രദ്ധിക്കൂ, സാത്താൻ, നമ്മുടെ ഇവിടെയുള്ള സഹോദരന്മാരായ ഈ ടേപ്പുകളെ കേൾക്കുന്നവരായ നിങ്ങൾ, ഇപ്പോൾ ഞാൻ സർപ്പത്തിന്റെ വിത്തിനെ പറ്റി സംസാരിച്ചിരുന്നത് കേട്ടിരിക്കും. മാത്രമല്ല അതിനെ നിരസിക്കാനും കൂടെ കഴിയില്ല. അത് അവിടുണ്ടായിരുന്ന മുദ്രകളിൽ ഒന്നിൽ നിന്നാണ് തുറന്നത്, അത് മറഞ്ഞിരുന്നിരുന്നു. നോക്കൂ, കുട്ടികൾ ആ വിധത്തിലാണ് കടന്നു വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഉപദേശത്താൽ അവരുടെ അപ്പനമ്മമാർ അങ്ങനെയായിരുന്നു. അവർക്ക് അവരുടെ അപ്പനമ്മമാരുടെ പ്രാകൃതമാണുള്ളത്. അവരുടെ വിഭാഗ സഭയുടെയും അങ്ങനെയുള്ളതിന്റെയും മറ്റും അവർക്കത് വിശ്വസിക്കേണ്ടതുണ്ട്. നോക്കൂ, അവർ അത് വിശ്വസിക്കുന്നു. എന്തെന്നാൽ അവർ ആ അപ്പനമ്മമാരുടെ കീഴിലാണ് ജനിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ ആ അപ്പനമ്മയുടെ കീഴിൽ ജനിച്ചിരിക്കുന്നത്. നമ്മുടെ അപ്പനമ്മ വചനമാണ്. പിന്നെ വചനം അതേ പറയും, ഞാനും ദൈവത്തിന്റെ കീഴിലാണ് ജനിച്ചിരിക്കുന്നത് ആ കാലത്തിന് വേണ്ടി. എന്നാൽ ഇത് ഉച്ചസ്ഥിതിയിലെ കാലമാണ്. ഈ കാലം ആ വിഭാഗീയ സഭയുടെ അപ്പുറത്തെ കാലമാണ്. അവർ മുന്നിലേക്ക് വരേണ്ടതുണ്ട്, തികച്ചും മുന്നിലേക്ക് വരണം. ദൈവം അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. അതവിടെ അത് തികച്ചും വരണം. ആ മുദ്രകൾ തീർത്തും തുറന്നിരിക്കണം. അത് ഈ ലവോദിക്യ കാലത്ത് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, സംശയത്തിന്റെ യാതൊരു നിഴലും കൂടാതെ ഞാൻ വിചാരിക്കുന്നത് നാം പൊങ്ങച്ചം പറയുന്നത് പോലെയല്ല. നാം പൊങ്ങച്ചം പറയാറില്ല. നമ്മെ ആരെക്കുറിച്ചുമല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പൊങ്ങച്ചം പറയും. എന്നാൽ നമ്മൾ നന്ദിയുള്ളവരാണ്. ഏത് വിധമെങ്കിലും അറിയാനുള്ള അവസരത്തിനായി സംശയത്തിന്റെ യാതൊരു നിഴലുമില്ലാതെ ദൈവം നമ്മെ ഈ അവസാന ദിവസത്തേക്ക് തെരഞ്ഞെടുക്കുകയും ആകാശത്തിലും ഭൂമിമേലും അടയാളങ്ങൾ കാട്ടി തെളിയിക്കുകയും ചെയ്തു. അവയിൽ ഓരോന്നും നേരെ തിരികെ വചനത്തിലേക്ക് വന്ന് അത് അങ്ങനെയാണ് തെളിയിക്കുന്നു. നാം ജീവിക്കുന്ന ഈ കാലവും ആ സന്ദേശവും അത് എങ്ങനെയാണ് എന്നും മറ്റും. നമ്മുടേത് ഒരു കപട മതമല്ല. നമ്മൾ ഒരു മതഭ്രാന്തന്മാരുടെ കൂട്ടമല്ല. നാം ദൈവത്തിന്റെ ദാസന്മാരാണ്. അത് പരിശുദ്ധാത്മാവിനാൽ വിളിക്കപ്പെട്ടതാണ്. നിങ്ങളോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അനേക പേരുകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഓർക്കൂ, കായീൻ സാത്താന്റെ മകനാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാ ടേപ്പിലൂടെയും മറ്റുമായി അത് നിങ്ങളുടെ അവിടുത്തെ ലൈബ്രറിയിൽ അവയെപ്പറ്റിയുള്ളത് ഞാൻ കണ്ടിരുന്നു. അതിലൂടെ കടന്നു എന്നെനിക്കറിയാം. ഇപ്പോൾ ഓർക്കുക, ഹവ്വ സാത്താനാലാണ് ഗർഭം ധരിച്ചത്. അതേ ദിവസം തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഗതി ചൂസണിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത്, ഒരു സ്ത്രീ അവൾ അങ്ങനെ ചെയ്താൽ, അവൾ രണ്ട് പുരുഷന്മാരുമായി ജീവിച്ചാൽ അവൾക്ക് രണ്ട് വ്യത്യസ്ത തരത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാം. നാം അതറിയുന്നു. നായ്ക്കളെയും മറ്റും പാലനം ചെയ്യുന്നതിനാലും മറ്റും അത് ശരിയായ രീതിയാണെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ സാത്താൻ ഒരുപക്ഷെ അന്ന് രാവിലെ ഈ ദുഷ്ടനായവനെ സന്ധിച്ചിട്ട്, അത് സർപ്പമായിരുന്നു, അതൊരു ഇഴജന്തുവായിട്ടല്ല, എന്നാൽ ഒരു മൃഗത്തിന് മനുഷ്യന്റെ തൊട്ടടുത്ത മറ്റെല്ലാ മൃഗത്തെക്കാളും അധികം സൂക്ഷ്മബുദ്ധിയും കൌശലവും സാമർഥ്യവുമുണ്ട്. മനുഷ്യനും സ്വയം ഒരു മൃഗമാണ്. നമ്മൾ ചൂട് രക്തമുള്ള മൃഗങ്ങളാണ്, സസ്തന ജീവികളാണ്. സാത്താന്റെ ഇവിടെയുള്ള അടുത്ത ബന്ധം ഈ സർപ്പമായിരുന്നു. ചിമ്പാൻസിയിൽ നിന്നും മനുഷ്യനായി മാറിയതിന്റെ അടുത്തായി ചിമ്പാൻസിക്കും മനുഷ്യനും ഇടയിലായി നിന്നിരുന്നു. ഇപ്പോൾ ശാസ്ത്രം ആ വിട്ടുപോയ കണ്ണിയെ അന്വേഷിക്കുന്നു. അത്രയേറെ മറയ്ക്കപ്പെട്ടിട്ട് അവനെ എടുത്തു നോക്കിയാൽ അവനിൽ മനുഷ്യനിൽ കാണപ്പെടുന്നത് പോലെ ഒരസ്ഥിയും കാണാൻ കഴിയില്ല. നോക്കൂ, അവനെ ഒരു ഇഴജന്തുവാക്കി തീർത്തു. ഇപ്പോൾ നാം ഇത് കണ്ടത്, അതായത് ഈ വ്യക്തി ഹവ്വയെ ഏദൻ തോട്ടത്തിൽ വെച്ച് കാണുന്നു. ഈ ചെറുപ്പക്കാരി സ്ത്രീക്ക് പാപം എന്താണെന്ന് അറിയില്ല. അവളുടെ നഗ്നത എന്നാൽ എന്താണെന്ന് അവൾക്കറിയില്ല. അവനറിഞ്ഞിരുന്നു. അവൻ ബുദ്ധിമാനായ സാമർഥ്യമുള്ള ചതിയനായിരുന്നു. അവൻ അവളോട് പറഞ്ഞു, ആ വിത്ത് ആ ഫലം കാണുവാൻ ഭംഗിയുള്ളതും ആഭികാമ്യവുമായിരുന്നു. പിന്നെ അവളോടൊപ്പം അവനന്ന് രാവിലെ നേരം താമസിച്ചു. അത് കഴിയുമ്പോൾ നോക്കൂ, അത് കഴിഞ്ഞ് ആ ഉച്ച കഴിഞ്ഞപ്പോൾ അതെന്തായിരുന്നു എന്ന് അവനോട് പറഞ്ഞുകൊണ്ട് അവൾ ആദാമിനോട് അതേ കാര്യം ചെയ്യാനായി പ്രേരിപ്പിച്ചു. അപ്പോൾ ആദാം അവനതപ്രകാരം ചെയ്തുകൂടാ എന്ന് കരുതിക്കൂട്ടി അറിഞ്ഞിരുന്നിട്ടും അവളോടൊപ്പം പുറത്തേക്ക് നടന്നു ചെന്ന് ആ പ്രവൃത്തി ചെയ്തു. അതവസാനം എങ്ങനെയായാലും അവനതിലേക്ക് വരേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ നോക്കൂ, ദൈവത്തിന്റെ ജ്ഞാനത്താൽ അത് ആ വിധത്തിൽ തന്നെ ആകണമായിരുന്നു. എന്തെന്നാൽ ഇത് അന്നവൻ രക്ഷകനാണ്, പിതാവാണ്, സൗഖ്യദായകനാണ് എന്നുള്ള ഗുണവിശേഷങ്ങളെ കാണിക്കാനായിരുന്നു. അതിന്മേൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ അത് അപ്രകാരം ചെയ്തിരുന്നില്ലെങ്കിൽ അവരവരെ അവിടെ സ്വതന്ത്രമായി ചിന്തിച്ച് നിർവഹണം നടത്താനുള്ള അവരെ ചെയ്യാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് അവനവരോട് ചെയ്യരുത് എന്നല്ല, എന്നാലും ന്യായമാകില്ലായിരുന്നു. എന്നാൽ അവനവരെ അവരുമായി സമനാക്കി സ്വതന്ത്രമായി ചിന്തിച്ച് നിർവഹണം നടത്താനുള്ളവരാക്കി. അപ്പോൾ അവർ സ്വയമായി അത് ചെയ്തുകൊണ്ട് അവർ അത് ചെയ്യുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അങ്ങനെ പിന്നീട് നിങ്ങൾ നോക്കിയാൽ ആദാം താമസിച്ചതിനു ശേഷം അവൾ ഇരട്ടകളെ പ്രസവിച്ചു. അവരിലൊന്ന് സാത്താനുള്ളതും അവരിലെ ഒന്ന് ആദാമിനുള്ളതും. അത് ദൈവത്തിൽ നിന്നുള്ളതായിരുന്നു, കായീനും ഹാബേലും. മാത്രമല്ല അത് സംഭവിച്ചു. ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു സംഭവം ട്യൂസനിലുണ്ടായി. ഒരു ദിവസം രാവിലെ വെള്ളക്കാരി സ്ത്രീയോട്, രാവിലെ അവളുടെ ഭർത്താവായിരിക്കുകയും ഉച്ച കഴിഞ്ഞപ്പോൾ അവൾ ഒരു നീഗ്രോയുമായി ആയിരിക്കുകയും ചെയ്തു. കൊച്ചുകുട്ടികളിൽ ഒരാൾ, രണ്ടു ചെറിയ ആൺകുട്ടികൾ പിറന്നു. അതിലൊന്ന് സാധാരണ നീഗ്രോക്കാരന്റെ മുഖത്തോട് കൂടിയതും മറ്റേത് ഒരു വെളുത്ത ശരീരവും നീലക്കണ്ണുകളോടും കൂടി വളരെ അഴകുള്ള കുട്ടിയും. പിന്നെ അതുമല്ല, ഇപ്പോൾ ചിന്തിക്കൂ, അവൾ തന്റെ രണ്ട് കുഞ്ഞുങ്ങളുടെയും പരിപാലനം ആ വെള്ളക്കാരനായ പിതാവിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ ശ്രമിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ അവന്റേതിനെയല്ല എന്റേതിനെ മാത്രം ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആ നീഗ്രോക്കാരൻ തന്റെ കുഞ്ഞിനെ ഏറ്റെടുക്കട്ടെ. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ അത് വാസ്തവമായിരിക്കുന്നു. ഇവിടെ എപ്പോഴും ഇരട്ടകളായിരുന്നു, അതാണ് കാരണം. ചെറിയ ആട്ടിൻകൂട്ടമേ ഇത് മറക്കരുത്. ഈ അവസാന കാലത്തെ സഭയും ഇരട്ടകളാകാൻ പോകുകയാണ്. കഴിയുമെങ്കിൽ മൃതന്മാരെയും തെറ്റിപ്പാൻ കഴിവുള്ളതായി, അത്ര സാമ്യമുള്ളതായിരിക്കും. മത്തായി 24:24 കാണുക. സഭ അങ്ങനെയായി, അതൊരു പെന്തക്കോസ്തു ചേഷ്ട പോലെയാകുന്നു. അത് വാസ്തവമായ കാര്യം പോലെ വളരെ സാമ്യമുള്ളതായി. അതിനു കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ ശരിയായ വൃതന്മാരെയും തെറ്റിപ്പാൻ നോക്കും. അതിനും ഒരല്പം കഴിയുമ്പോൾ എനിക്കൊരവസരം ലഭിക്കുകയാണെങ്കിൽ എന്താണ്, എപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് വരുന്നതെന്ന് ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, അതെ, അവരെ വഞ്ചിക്കാൻ പോകുകയാണ്. എന്തെന്നാൽ അത് ഏകദേശം അതേപോലെ തന്നെ കാണപ്പെടുന്നു. നോക്കൂ, രണ്ട് പിതാക്കന്മാർ അത്ര തന്നെ. ഒരമ്മ, ഒരു സഭ, ഒരു പ്രസ്ഥാനം, അതേ കാര്യം. പാകപ്പെടാനിട്ട സ്ഥലം ഒന്ന് തന്നെ. അവിടെയാണ് വചനം വീണത്. എന്നാൽ ഇവിടത്തേതുപോലെ വഴിപിടച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ ആമേൻ പറയൂ. നോക്കൂ, അവരിൽ ഒരെണ്ണം അധർമ്മത്തിന്റേതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതൊരു തെറ്റായ പിതാവിന്റേതായിരുന്നു. അത് ഏതെങ്കിലും ഒരു ദിവസം ദൈവം എന്നെ അനുവദിച്ചാൽ ആ വിഭാഗീയ സഭ മൃഗത്തിന്റെ മുദ്രയാണെന്ന് ഞാൻ തെളിയിക്കും. നോക്കൂ, അത് തെറ്റായ പിതാവിന്റേതായിരുന്നു. അവൻ ജനങ്ങളെ വചനത്തിന് പകരം ഒരു വിഭാഗീയ സഭയിലേക്ക് ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, അതൊരു തെറ്റായ പിതാവാണ്. അതൊരു കായിന്റെ പ്രസ്ഥാനമാണ്. ഈ സമയം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ പോവുകയാണ്. സർപ്പത്തിന്റെ വിചാരണ, ആരംഭത്തിലെ മൃഗവും അവസാനത്തെ മൃഗവും. മാത്രമല്ല, അവനെ ബൈബിളിലുടനീളം വിചാരണ ചെയ്ത് അവൻ എങ്ങനെ തലപൊക്കിയെന്ന് കാണിക്കും. കാണുന്നോ, കർത്താവ് അത് ചെയ്യാനായി ഞങ്ങളെ അനുവദിക്കുമെങ്കിൽ നിങ്ങൾ നോക്കൂ, നിങ്ങളെല്ലാവരും അത് ടെലിഫോണിലൂടെ കേൾക്കാൻ പോവുകയാണ്. ആ വ്യക്തി എത്ര വക്രതയുള്ളവനാണെന്ന് ഇപ്പോൾ നോക്കൂ. അവൻ എങ്ങനെയാണ് കൃത്യമായും, അതെ, അവർ യേശുവും യൂദാസും ഇവിടെ ആയിരുന്നത് പോലെയാണ്. രണ്ടുപേരും അവരവരുടെ ഗോത്രത്തിലെ സഹോദരന്മാർ, യേശാവിനെയും യാക്കോബിനെയും പോലെ. അതുമല്ല, മാത്രമല്ല, ആ കാക്കയും പ്രാവും പോലെ ഒരേ കൂട്ടിൽ തന്നെ ഇരുന്നിരുന്നു. നാമായിരിക്കുന്ന ഈ മഹത്തായ അയോധനത്തിൽ സകലതും ഇരട്ടകളാണ്. ശത്രു അവൻ ഹവയോട് ചെയ്തതുപോലെ വഞ്ചനയെ ഉപയോഗിക്കുന്നു. ഓ, ദൈവം പറഞ്ഞിരുന്നു, തീർച്ചയായും. എന്നാൽ തീർച്ചയായും കാണുന്നു. നോക്കൂ, ദൈവം ആദ്യം എന്താണോ പറഞ്ഞിരുന്നത്, നീ മരിക്കും തീർച്ച, പിന്നിലൂടെ വന്ന് അതിന്റെ യുക്തിവാദത്തെ ഇടാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, അതെ, ദൈവം അത് പറഞ്ഞു. എന്നാൽ തീർച്ചയായും നോക്കൂ, അതിന്റെ മേൽ തളിച്ചത് കാണുന്നോ? എന്നാൽ ദൈവം പറഞ്ഞത് ദൈവം സൂക്ഷിക്കുന്നു. അവന് സാത്താനൊന്നും ഒരു സഹായത്തിന്റെയും ആവശ്യമില്ല. അവനത് കാക്കുന്നു. അതിനാൽ ഒരിക്കലും അതിനാൽ വഞ്ചിതരാകരുത്. ഇപ്പോൾ നാം ശ്രദ്ധിച്ചത് പിന്നീട് അത് അതിന്റേതായ വിധത്തിലുള്ളതിനെ കൊണ്ടുവന്നു. ഈ അറിവ് എന്ന വിഷത്തെ തളിച്ചത് ഇപ്പോൾ നാം ഉൽപ്പത്തിയിൽ അത് കണ്ടുപിടിച്ചു. ഇപ്പോൾ ശാസ്ത്രമറിവാണ് നാം എല്ലാവരും കേൾക്കുന്നത്. ശാസ്ത്രം, 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 ശാസ്ത്രം. സ്കൂളിലെ ഏറ്റവും വലിയ വിഷയവും ശാസ്ത്രം. ഇന്ന് ഒരു ഏറ്റവും നല്ല വാഹനം, ഒരു കൂടുതൽ നല്ലതായ ഇത്, ഒരു കൂടുതൽ നല്ലതായ വീട്, ഒരു അധികം നല്ലതായ ഭവനം, ഒരു അധികം നല്ലതായ ഇത്, ഒരു അധികം നല്ലതായ അത്. നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോ സമയത്തും മരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വാഹനമുണ്ടാക്കി നാം നടക്കുന്നത് നിർത്തിക്കളഞ്ഞു. നടക്കുന്നത് നിർത്തി നാം മേധസ്സുള്ളവരായി തീർന്നു. അതെ, നാം ഇനി മുതൽ അങ്ങനെയായിരിക്കില്ല. നമുക്ക് ജെല്ലി ഫിഷുകളെ കിട്ടിയിരിക്കുന്നു. അത് ശരിയാണ്. സ്ത്രീകളും അവൾ ചെയ്യുന്ന സകലത്തിനാലും വസ്ത്രങ്ങളെ എറിഞ്ഞുകളയുന്നു, പിന്നെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇത് വരുന്നു. നിങ്ങളുടെ മമ്മി ഉറവയിലേക്ക് നടന്നു ചെന്ന് വെള്ളമെടുത്ത് വിറക് വെട്ടിക്കീറി എവിടെയെങ്കിലും വെച്ച് ഒരു കെറ്റലിയിൽ വെച്ച് തിളപ്പിക്കുന്നു. പിന്നെ പിന്നെ അവളുടെ വസ്ത്രത്തെ അങ്ങനെ പിടിപ്പിക്കുമായിരുന്നു. നമ്മളോ മൃദുലമായിരിക്കുന്നു. അവർ അത് ചെയ്യുമെങ്കിൽ അത് നമ്മെ കൊന്നുകളയും. എന്നാൽ നമുക്കതിനെ സഹായിക്കാൻ കഴിയില്ല. ഇത് നാം ജീവിക്കുന്ന കാലമാണ്. ഇപ്പോൾ ശാസ്ത്രം പോലും പറയുന്നതോ അത് ചെറുപ്പക്കാർ 20-നും 25-നും വയസ്സെ മധ്യയുള്ള ചെറുപ്പക്കാരികൾ, ചെറിയ പെൺകുട്ടികൾ ആർത്തവ വിരാമത്തിലേക്ക് വരുന്നു. ഞാൻ അവരെ നിരയിൽ വെച്ച് സന്ദിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരായ പുരുഷന്മാർ അവരുടെ 20-നും 25 വയസ്സിനും മധ്യേ അവരുടെ മധ്യവയസ്സിലേക്ക് കടക്കുന്നു. എന്റെ അമ്മ, എന്റെ ഭാര്യ അതിലൂടെ കടന്നത് 35-നും 40-നും ഇടയിലാണ്. എന്റെ അമ്മ അതിലൂടെ കടന്നത് 45-നും 50-നും ഇടയിലാണ്. ഈ അവസാന ദിവസങ്ങളിൽ എങ്ങനെയാണ് അധപ്പതനം നടക്കുന്നത് നോക്കൂ. എന്തെന്നാൽ എന്തുകൊണ്ടാണ് നാം ശാസ്ത്രത്തിന് മേൽ അധികമായി ജോലി ചെയ്യുന്നു? 180 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ യാത്ര ചെയ്തിരുന്നത് ഒരു കുതിരയിലോ കാലുകൊണ്ടോ ആയിരുന്നു. ഏകദേശം ഒരു ചിന്ത എന്ന പോലെ ഇപ്പോൾ അവനൊരു ജെറ്റിലാണ് പോകുന്നത്. നോക്കൂ, ശാസ്ത്രം അത് ചെയ്തു. അതുമല്ല, അത് പിശാചിന്റേതാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് ശരിയാണോ ബ്രദർ ബ്രൻഹാം? അതെ സർ. നമുക്കിപ്പോൾ ഉൽപ്പത്തി 4 നോക്കാം. അങ്ങനെ കയ്യിൻ യഹോവയുടെ സന്നിധി നിന്നും പുറപ്പെട്ടു. അവൻ ആദ്യം ചെയ്ത കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കൂ. നമുക്ക് ആവശ്യത്തിന് ഇവിടെ കിട്ടി എന്ന് നിങ്ങൾ എന്നോട് പറയുമ്പോൾ, കാരണം എനിക്ക് ഇതിനെ എവിടെ വേണമെങ്കിലും നിർത്താൻ കഴിയും. നോക്കൂ, കയ്യിൻ കർത്താവിന്റെ സന്നിധി നിന്നും പുറപ്പെട്ടു. അവിടെയാണ് അവൻ തന്റെ കുറ്റം ചെയ്തത്. മാത്രമല്ല, അവിടെയാണ് നിങ്ങളും കുറ്റം ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ കുറ്റം ചെയ്യുന്നത്. നാം ദൈവത്തിന്റെ സന്നിധി നിന്നും പുറപ്പെട്ടു പോകുന്ന ആ നിമിഷം തന്നെ, അങ്ങനെ കയ്യിൻ യഹോവയുടെ സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് ഏദന് കിഴക്ക് നോത്ത് ദേശത്ത് ചെന്ന് പാർത്തു. നോക്കൂ, അതത്ര മതപരമായി കാണപ്പെടുന്നു. പടിഞ്ഞാറേ വശത്തേക്ക് പടിഞ്ഞാറേക്ക് ചുറ്റിത്തിരിഞ്ഞു വരുന്നു. കയ്യിൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു. നോക്കൂ, പരിഷ്കാരം. ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. പിന്നെ ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് രണ്ട് ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് ലാമാക്ക് എന്നും പേർ. ആദാ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവന്റെ സഹോദരന് യൂബാൽ, ജൂബാൽ എന്നാണ് ഞാൻ ഊഹിക്കുന്നത് എന്നു പേർ. ഇവൻ കിന്നരവും വീണയും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. നോക്കൂ, താളമേളം, ശാസ്ത്രം, നോക്കൂ, കടന്നുവരുന്നു. സില്ല ടൂബൽ കയ്യിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. മറ്റൊരു വിധത്തിൽ കൂട്ടിയിണക്കി ഒരുമിച്ചാക്കുന്നവൻ. തബൽ തൂബൽ കയ്യിന്റെ പെങ്ങൾ നയമ. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദയും സില്ലയുമായുള്ളവരെ, എന്റെ വാക്കുകൾപ്പിൻ. ലാമേക്കിൻ ഭാര്യമാരെ, എന്റെ വചനത്തിന് ചെവിതരുവൻ. എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കായിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവർ കർത്താവിന്റെ സന്നിധി നിന്നും പുറപ്പെട്ടു പോയ ഉടനെ അവർ പട്ടണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവർ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവർ ശാസ്ത്രം ആരംഭിച്ചു. ചെമ്പിന്റെയും ഇരുമ്പിന്റെയും ഉണ്ടാക്കി. പിന്നെ വാദ്യോപകരണങ്ങൾ മുതലായവ ഉണ്ടാക്കി. കാണുന്നോ, കാണുന്നോ, ഇപ്പോൾ ഇത് എവിടെ നിന്നാണ് കടന്നു വന്നത്? ആരാണ് പുറപ്പെട്ടു പോയത്? കയ്യിൻ, സർപ്പത്തിന് സന്തതി. നിങ്ങൾക്കത് മനസ്സിലായോ? കയ്യിൻ പുറപ്പെട്ടു പോയി. മാത്രമല്ല, ശ്രദ്ധിക്കൂ, അവൻ കർത്താവിന്റെ സന്നിധി നിന്ന് പുറപ്പെട്ടു പോയിട്ട് ശാസ്ത്രത്തിന് മേൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പോഴും അവൻ എവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ. ശാസ്ത്രം, വിദ്യാഭ്യാസം, പട്ടണങ്ങൾ, സംസ്കാരം, ഇതെല്ലാം പിശാചിൽ നിന്നുമാണ്. അത് തുടങ്ങിയത് ആരാണ്? പിശാച്. അതിന്ന് ആരുടേതാണ്? പിശാചിൻ്റെത്. നമ്മുടെ പക്കലുള്ള ആറ്റോമിക് ബോംബുകളും മറ്റും നമ്മെ നശിപ്പിക്കുന്നതാണ്. നാം അതിനാൽ ജീവിക്കുന്നു. നമുക്കിവിടെ ജീവിക്കേണ്ടതുണ്ട്. നാം ഒരു ജീവിയാണ്. നമുക്കിവിടെ താമസിക്കേണ്ടതുണ്ട്. എന്നാൽ ദൈവത്തിന്റെ മഹത്തായ സാംസ്കാരികതയിൽ അതിലുള്ള യാതൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. കാണുന്നു. മാത്രമല്ല, ശാസ്ത്രമെടുക്കുന്നു പ്രകൃതിപരമായവയെ എടുത്ത് അതിനെ വൈകൃതപ്പെടുത്തി നമുക്ക് ഉദ്ദിഷ്ടമില്ലാത്ത കാര്യങ്ങളെ ചെയ്യുകയാണ്. അങ്ങനെ തന്നെ ശാസ്ത്രീയ മതവും അത് ദൈവത്തിന്റെ വചനത്തെ എടുത്ത് അതിൽ നിന്നും നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾക്ക് പകരം അതിൽ നിന്നും ഒരു സംഘടനാ സഭയെ ഉണ്ടാക്കിയിരിക്കുന്നു. അവർ പറയുന്നു അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. ബൈബിൾ പറയുന്നു അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ദിവ്യ രോഗസൗഖ്യം എന്നൊരു കാര്യമേയില്ല. ലോകത്തിൽ എല്ലായിടവും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. അവർ സർപ്പങ്ങളെ പിടിച്ചെടുത്താലോ, അതുമല്ല മരണകരമായ യാതൊന്ന് കുടിച്ചാലോ, അതവർക്ക് ഹാനി വരില്ല. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. എന്താണ്? എന്നാൽ എല്ലാ രാജ്യങ്ങളിലും സകലരോടും സകല സൃഷ്ടിയോടും. ഇതാ ലോകാവസാനത്തോളം, ഈ ലോകാവസാനത്തോളം കോസ്മോസ് മുഴുവൻ കാര്യവും കത്തിയെരിയും വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അവൻ തീർത്തും അവിടെയാണ്. ഇപ്പോൾ നോക്കൂ, അവർ ശാസ്ത്രത്തെ എടുത്തിട്ട് പറയുകയാണ്, ഓ അതെ, നാം സഭയിൽ ചേർന്ന് ഒരുമിച്ച് വരുന്നിടത്തോളം നാം ഇതായി തീരും, അഥവാ ഒരു നല്ല നേരായ അംഗമായിരിക്കും. നാം നമ്മുടെ പ്രാർത്ഥിക്കുക നോക്കൂ, അതൊരു പറച്ചിലല്ല. ഓ ദൈവം എന്നൊരു കാര്യമേ ഇല്ല. ഈ അന്ത്യകാലത്തെ കള്ള ക്രിസ്തുക്കളെന്ന് എന്റെ ടേപ്പ് കേട്ടുണ്ടാകും. നോക്കൂ, കള്ള യേശുക്കളല്ല, സാത്താന് അതിനേക്കാൾ വളരെ നന്നായി അറിയാം. നോക്കൂ, എന്നാൽ ഇത് കള്ള ക്രിസ്തുക്കളാണ്. ക്രിസ്തു അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവനെന്നാണ്. മാത്രമല്ല അവർ വാസ്തവമായും അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. എന്തിനാൽ അഭിഷേകം ചെയ്തവർ? എന്ത്? പരിശുദ്ധാത്മാവിനാൽ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനായി അവർ അത് ചെയ്യുന്നു. എന്നാൽ നോക്കൂ, ഇപ്പോൾ അത് ഇവിടേക്ക് വരുമ്പോൾ നാം അവസാന കാലത്തായിരിക്കുന്നു. അവിടെ പുറകിലെ പെന്തക്കോസ്ത കാലത്തിലല്ല, നാം ഇവിടെ ഇപ്പുറത്തായി അവസാന കാലത്തായിരിക്കുന്നു. ഒന്നാമത്തെ കാലം ആരംഭിച്ചത് വചനമായിട്ടാണ്, അത് ക്രിസ്തുവായിരുന്നു. അവസാന സഭാകാലം അവസാനിക്കുന്നത് വചനത്താലാണ്, അത് ക്രിസ്തുവാണ്. മാത്രമല്ല ഞാൻ വിശദീകരിച്ചതുപോലെ ഈ മറ്റെല്ലാ കാര്യങ്ങളും ഈ പുറന്തോടും മറ്റും അത് വചനത്തിന്റെ വാഹിനികൾ മാത്രമാണ്. അതിന്റെ വികാസം പരിണാമം വരുന്നതുവരെ അതിന്റെ ഉദ്ദേശത്തിനായിട്ടുള്ളവയാണ്. നോക്കൂ, ആ മൂലവിത്ത് എന്തായിരുന്നു? അതുപോലെ തന്നെ. ഇപ്പോൾ 25-ാമത്തെ വാക്യം, ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവളൊരു മകനെ പ്രസവിച്ചു. കയ്യിൻ കൊന്ന ഹാവേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവന് എനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. നോക്കൂ, ആ സർപ്പത്തിന് സന്തതി. ശാസ്ത്രം, പട്ടണങ്ങൾ, വാദ്യോപകരണങ്ങൾ, മഹത്തായ കാര്യങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയവകളിലേക്ക് എങ്ങനെയാണ് കടന്നുകൂടിയെന്ന് ശ്രദ്ധിക്കൂ. എന്നാൽ നീതിമാന് സന്തതി, അത് ആരായിരുന്നാലും നോക്കൂ, ഹവയ്ക്ക് ഒരു സന്തതിയില്ല. നിങ്ങൾക്കതറിയാം, സ്ത്രീ പെൺവർഗത്തിന് ഒരു സന്തതിയില്ല. അവൾക്കൊരു മുട്ടയാണുള്ളത്, എന്നാൽ ഒരു വിത്തല്ല. എന്നാൽ അവൾ അവനെ നിയമിച്ചു. ഒരു വിത്തിനെ നോക്കൂ, നിയമിച്ചത് ദൈവത്തിന്റെ നിയമനത്താലായിരുന്നു. അവൾ ആ സന്തതി എടുത്തു. സ്ത്രീയിലൂടെ കടന്നു വന്ന ആ മഹത്തായ സന്തതി, അത് നൽകിയത് ദൈവമാണ്. നോക്കൂ, കയ്യിൻ കൊന്നതിന് പകരം അവൾക്ക് ദൈവം ഒരു സന്തതിയെ നിയമിച്ചു കൊടുത്തു. അത് ശത്രു, മരണം, സർപ്പത്തിന്റെ സന്തതി, ദൈവത്തിന്റെ സന്തതിയെ കൊന്ന് വൈകൃതമാക്കിയത് നിങ്ങൾ അവിടെ കാണുന്നു. നോക്കൂ, വീണ്ടും ആ മൂല സന്തതിയെ തിരികെ കൊണ്ടുവരാനായി ദൈവം സ്ത്രീയിലൂടെ ഒരു സന്തതിയെ നിയമിച്ചു കൊടുത്തു. അത് ക്രിസ്തുവായിരുന്നു. നിങ്ങളത് കാണുന്നു. അതിനാൽ വൈകൃതമാക്കൽ വിദ്യാഭ്യാസത്തിലൂടെയും ബുദ്ധി വൈഭവത്തിലൂടെയും ഇന്ന് നാം ശാസ്ത്രം, മതം, മറ്റുള്ളവയും എന്ന് വിളിക്കുന്നതിലൂടെ മരണത്തെ കൊണ്ടുവന്നതായി നിങ്ങൾ കാണുന്നു. എന്നാൽ അവൾ അവനെ ഒരു സന്തതിയെ നിയമിച്ചു കൊടുത്ത ശേഷം ജനങ്ങൾ യഹോവയുടെ നാമത്തെ വിളിക്കാൻ തുടങ്ങി. തിരികെ വീണ്ടും വചനത്തിലേക്ക് വരാൻ തുടങ്ങി. കാണുന്നോ? ഓർക്കുക, ആ സർപ്പത്തിനെ പിൻപറ്റുമ്പോൾ ഒരു ചില ആഴ്ചകളിൽ നാം ഈ സർപ്പത്തിന് സന്തതിയെ കുറിച്ച് പഠിക്കും. നിങ്ങൾ അതിനെ പിൻപറ്റിയാൽ അത് തിരുവചനത്തിലുടനീളം ശരിയായി ആണിയടിച്ചുറപ്പിക്കുന്നു. അതിനെ ശ്രദ്ധിക്കൂ. നിങ്ങൾ എന്റെ സന്ദേശമായ മുന്തിരിച്ചടിയിൽ അത് കേട്ടതുപോലെ ആ രണ്ട് മുന്തിരിവള്ളികളും ഒരുമിച്ചാണ് വളരുന്നത്. അവ രണ്ടും ശരിക്കും ഒരുമിച്ച് വരുന്നു. അത് അവസാന കാലങ്ങളിൽ അതിന്റെ തലയിലേക്ക് വരുമ്പോൾ കഴിയുമെങ്കിൽ ആ വൃതന്മാരെ പോലും തെറ്റിപ്പാൻ ശ്രമിച്ചുകൊണ്ട് അത്രയേറെ സാമ്യമുള്ളതായിരിക്കും. അതൊരു കോതമ്പിനെ പോലെയുള്ള ഒരു ധാന്യമണിയെ കൊണ്ടുവരും. എന്നാൽ അത് കോതമ്പല്ല. നോക്കൂ, അതല്ല, അതപ്പോഴും ഒരു പുറന്തോടാണ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, പരിഷ്കാരം, വിദ്യാഭ്യാസം. എന്റെ മക്കൾ 10 വചനങ്ങൾ കൂടെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, അതിലൂടെ കടക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസം, ശാസ്ത്രവും പരിഷ്കാരങ്ങളും പിശാചൻ എന്നുള്ളതാണ്. അത് ശരിയാണ്, അത് ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ നിന്നുമാണ്. ഇപ്പോൾ നിങ്ങൾക്കത് ഉണ്ടാകരുത് എന്നല്ല ഞാൻ പറയുന്നത്, അല്ല തീർച്ചയായും അല്ല. അല്പനേരം കഴിയുമ്പോൾ എനിക്ക് കഴിഞ്ഞാൽ നാം അതിനെ തെളിയിക്കും. അത് ദൈവം. സ്ത്രീകളായ നിങ്ങൾ പുരുഷന്മാരായ ഞങ്ങളെ പോലെ വസ്ത്രം ധരിക്കുന്നു. ആരംഭത്തിൽ നമുക്ക് വസ്ത്രം ധരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ നോക്കൂ, നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നാം തികച്ചും വസ്ത്രം ധരിച്ചിരിക്കണം. അത് ചെയ്യാനായി നമുക്ക് നിയമിച്ചു തന്നിരിക്കുന്നു. നാം അവയെ തികച്ചും ധരിച്ചിരിക്കണം. എന്നാൽ ആരംഭത്തിൽ നാം അത് ചെയ്യേണ്ടതില്ലായിരുന്നു. കാണുന്നു, എന്തുകൊണ്ടെന്നാൽ നാം പാപം എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്ക് വാഹനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ നാം സ്ഥലങ്ങൾ സന്ദർശിക്കാനായി വാഹനങ്ങളും ശാസ്ത്രവും അങ്ങനെയുള്ളവയും നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല, ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല. വിദ്യാഭ്യാസം, എന്നാൽ അവർ ദൈവത്തിന്റെ വിധത്തിലെ വിദ്യാഭ്യാസവും പരിഷ്കാരവും ശാസ്ത്രവും അതിന്റെ മൂലാവസ്ഥയിലാണ്. നോക്കൂ, ഇത് നാം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ അപ്പുറത്തായി പോകുന്നു. ഇപ്പോൾ നോക്കൂ, അവർ ചില വസ്തുക്കളെ എടുത്ത് അതിൽ ചില വസ്തുക്കളിലിടുന്നു. അതൊരു രാസവസ്തുവായി തീർന്ന് നശിപ്പിക്കുന്നു. ഇപ്പോൾ അവ എവിടെയായിരിക്കുന്നു, അതിനെ അതേ അവസ്ഥയിൽ തന്നെ വിട്ടുകളയുക. അവയെല്ലാം ശരിയാണ്. അവയെ ഒരുമിച്ച് കൊണ്ടുവന്നാൽ അവയെല്ലാം തെറ്റാകുന്നു. കാണുന്നു, നോക്കൂ, അത് മരണത്തെ കൊണ്ടുവരുന്നു. നിങ്ങൾ ദൈവജനത്തെ എടുത്ത് ഈ ലോകത്തിന്റെ മതത്തിലിടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ സ്വയം മരണത്തെ അതിലേക്ക് കൊണ്ടുവരുന്നു. അത് ആ വസ്തുവിനെ കൊല്ലുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കാണുന്നു, അത് ആ വ്യക്തിയെ കൊല്ലുന്നു. നിങ്ങൾ ചോദിക്കും, അതെ, ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഓ, ഇപ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കേണ്ടതില്ല. നിങ്ങൾ നമ്മുടെ സഭയെ, അപ്പോൾ തന്നെ അതാണ് കൊല്ലുന്ന മുഴക്കം. അത് ആ വിഷയത്തെ അപ്പോൾ കൊല്ലുന്നു. നിങ്ങൾക്ക് മറ്റുള്ള എല്ലാത്തിനെയും വശത്തേക്കെറിഞ്ഞ് വചനത്തെ മാത്രം എടുക്കേണ്ടതുണ്ട്. വചനവുമായി മാത്രം ചേർന്നുകൊള്ളുക, വിട്ടുകളയരുത്. ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ തന്നെ അതായിരിക്കുന്നു. വിദ്യാഭ്യാസം എന്ത് തെളിയിക്കുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നോഹയുടെ നാൾക്കളിൽ അവിടെ മുകളിൽ ആകാശത്തിൽ വെള്ളത്തിന്റെ ഒരു അംശം പോലുമില്ല എന്നവർക്ക് തെളിയിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, ശീലത താഴേക്ക് വരാൻ പോകുന്നു. അതുമല്ല, അത് വന്നു. അത് ശരിയാണ്. അവർ എന്ന് പറയും, വീഴാൻ അവിടെ മുകളിൽ തീയൊന്നുമില്ല. എന്നാൽ നോക്കൂ, ഒരു നാൾ അത് വീഴും. ഊ, അതും ഇതുമൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദൈവം അത് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അവൻ ചെയ്യും, അതങ്ങനെ ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. അതുമല്ല, ആ വിത്ത് എവിടെ വെച്ചെങ്കിലും അതിന്മേൽ പിടിത്തമിടും. ദൈവത്തിന് മഹത്വം. അവൻ ഈ ദിവസങ്ങളിൽ നോക്കുന്ന ഏക കാര്യം അത് പാകാനുള്ള എവിടെയെങ്കിലും അതിനെ പാകാനുള്ള ഇടമാണ്. അത് ആരിലെങ്കിലും തുടങ്ങുകയും അവർ അതിനെ വൈകൃതമാക്കുകയും ചെയ്യുന്നു. അതുമല്ല, അവൻ ഹവ്വയിൽ ചെയ്തതുപോലെ ചെയ്യുന്നു. അത് ഹവ്വയിൽ തുടങ്ങി. എന്തെന്നാൽ അവൾ ദൈവത്തിന്റെ പുത്രന്മാരെ, സാത്താന്റെ പുത്രന്മാരെ അല്ല, പാകമാക്കി കൊണ്ടുവരേണ്ടിയിരുന്നു. എന്നാൽ അവളൊരു പാകമാക്കാനുള്ള നിലമായിരുന്നു. അത് തെറ്റായ സ്ഥലത്ത് വീണു. അങ്ങനെയാകാം ഒരു അവിശ്വാസിയിലോ അതോ ഒരു സംശയാലുവിലോ, അതുമല്ല ഒരു നാസ്തികനിലോ വചനം പതിച്ചാൽ അതവരിൽ നിന്നും ഒരു സഭാ അംഗത്തെ ഉണ്ടാക്കുന്നു. എന്നാൽ ഒരിക്കലും ഒരു ദൈവമകനോ അഥവാ മകളോ ആയിരിക്കില്ല. നിങ്ങളവരോട് നിങ്ങളുടെ മുടി വളരാൻ അനുവദിക്കണമെന്ന് പറയുമെങ്കിൽ അവർ നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കും. പുരുഷൻ, ഇതോ അതല്ല, അതോ അതുമല്ല, അത് ചെയ്യണമെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞാൽ അവർ നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കും. അത് ദൈവത്തിന്റെ പുത്രന്മാരല്ല. അവർ ആ വിത്തിനെ പിടിച്ചിരിക്കുന്നു. എന്നിട്ടും അത് തെറ്റായി പാകപ്പെടുന്ന നിലമാണ്. ആ കള്ളഭിഷിക്തരെ കാണുന്നു. അതെ, അവർ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. അന്യഭാഷ സംസാരിക്കുന്നു. അത്ഭുത അടയാളങ്ങൾ ചെയ്യുന്നു. എന്നാൽ അത് സാത്താന്റേതാണ്. യേശു പറഞ്ഞു, അന്നാളിൽ എന്റെ അടുക്കൽ അനേകർ വന്ന് പറയും, കർത്താവേ കർത്താവേ, ഞാൻ പിശാചുക്കളെ പുറത്താക്കിയില്ലേ, പിന്നെ അതുമല്ല മഹത്തായ കാര്യങ്ങൾ, നിന്റെ നാമത്തിൽ അത്ഭുത കാര്യങ്ങൾ, ആശ്ചര്യ കാര്യങ്ങൾ പ്രവർത്തിച്ചില്ലേ. അവൻ പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. അധർമ്മം എന്താണ്? ദാവീദ് പറയുന്നു, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. കാണുന്നു, നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നൊരു കാര്യം അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതാണ് അകൃത്യം. നിങ്ങൾ നന്നായി അറിയുന്നു, എന്നാൽ അത് ചെയ്യുന്നില്ല, അതാണ് അകൃത്യം. നോക്കൂ, അവർ ദൈവവചനവുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. എന്നാൽ സഭയുടെ മതിപ്പിനായി അഥവാ മറ്റാരുടെയോ മതിപ്പിനായി, അതുമല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും വേണ്ടി നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ദൂരമായി സംഘടന എന്ന് പറയുന്നുവോ അത് ചെയ്യുന്നു. അതെ, എനിക്കറിയില്ല, എന്റെ സഭ നാം ഇത് ഈ രീതിയിൽ ചെയ്തിരിക്കണമെന്ന് പറയുന്നു. അതിനാൽ ഞാനും ആ വിധത്തിൽ തന്നെ വിശ്വസിക്കുന്നു. നോക്കൂ, അത് നിങ്ങളുടെ നേരെ മുന്നിലായിരിക്കുകയും നിങ്ങളത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അതാണ് അകൃത്യം. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. 1 കൊരിന്ത്യർ 13 മഹാനായ പൗലോസിനെ നോക്കൂ. അവൻ പറയുന്നു, ഞാൻ അന്യഭാഷയിൽ മനുഷ്യരുടെയോ ദൂതന്മാരുടെയോ ഭാഷകളിൽ സംസാരിച്ചാലും ഇപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ. അതല്ല ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതാണ് പരിശുദ്ധാത്മാവിന്റെ അടയാളമെന്ന് വെക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലോ പൗലോസ് പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ ഉള്ളതുപോലെ ഞാൻ ഒന്നുമില്ല. കാണുന്നോ, നിങ്ങൾക്ക് അന്യ ഭാഷകളിൽ സംസാരിക്കാൻ കഴിയും. അതെ, എന്തുകൊണ്ടെന്നാൽ അത് വചനമാണ്. ഒരു ധർമ്മോപദേശി ഈ വചനമെടുത്ത് മുന്നോട്ട് വന്ന് അതിനെ പ്രസംഗിക്കുകയും എന്നിട്ട് ആ വചനം പറയുന്നതിലൂടെ ആ വചനം വളരുന്നു. എന്നാൽ ആ ധർമ്മോപദേശി സ്വയം ഒരു കപട വേഷധാരിയാകാം. അത് വചനമാണ്. കാണുന്നോ, എന്നാൽ ദൈവത്തിന്റെ വാസ്തവമായ സൃഷ്ടി വചനത്തെ ഉദ്ദേശത്തിനായി എടുക്കുന്നു. മനുഷ്യനൊപ്പം കൊണ്ട് മാത്രമല്ല, എന്നാൽ പുറപ്പെട്ടു വരുന്ന സകല വചനത്താൽ. നിങ്ങൾ അതിൽ മറ്റെന്തെങ്കിലും കൂടെ കൂട്ടിച്ചേർത്താൽ നിങ്ങൾക്ക് ഒരു വൈകൃതപ്പെട്ട മരത്തെ കിട്ടുന്നു. ഞാനിവിടെ ഒരു കോതുമുമായി തുടങ്ങിയിട്ട് അതിനോടൊപ്പം ഒരു നെരിപ്പോടും കൂടെ ഇട്ട് നട്ട് അവയെ അന്യോന്യം സങ്കരം ചെയ്യിച്ചാൽ അത് അത്രയേറെ പൂമ്പൊടിയോടുകൂടിയ ചെയ്യപ്പെട്ട് അതിവിടെ ഇട്ടാൽ എനിക്കൊരു കോതമ്പ് നെരിപ്പോട് കിട്ടും. കാണുന്നോ, അതൊരു കോതമ്പ് പോലെ കാണപ്പെടും, എന്നാൽ അതൊരു നെരിപ്പോടായിരിക്കും. അതിൽ കലർപ്പില്ലാത്ത ജീവനല്ല, അതിൽ സ്വയം വീണ്ടും ഉത്പാദിപ്പിക്കാൻ കഴിയില്ല. കാണുന്നോ, അത് കടന്നുവരും, എന്നാൽ അതിന് വീണ്ടും ഉത്പാദിപ്പിക്കാൻ കഴിയില്ല. ഒരു കഴുതയ്ക്കൊരു പെൺകുതിരയുമായി ചേർന്ന് സന്താനമുണ്ടാക്കാം. അവൾ ഒരു കോവർ കഴുതയെ ഉത്പാദിപ്പിക്കും, എന്നാൽ ആ കോവർ കഴുതയ്ക്ക് തിരികെ ഒരു കോവർ കഴുതയെ ഉത്പാദിപ്പിക്കാൻ കഴിയില്ല. അതൊരു സങ്കര സന്താനമാണ്. ഓരോ വചനവും അതിന്റെ വിധമുള്ളതിനെ കൊണ്ടുവരുന്നു. നോക്കൂ, അതിന് ഒരിക്കൽ ഉത്പാദിപ്പിക്കാൻ കഴിയുമായിരുന്നു, ഒരിക്കൽ സഭയ്ക്ക് സംഘടനയെ പോലെ വരാൻ കഴിയും, എന്നാൽ അതിനെ വീണ്ടും ജനിപ്പിക്കാൻ കഴിയില്ല. അത് മറ്റൊരു വിഭാഗീയ സഭയെ കൊണ്ടുവരുന്നു. ലൂഥറിനുകളെ ജനിപ്പിക്കാൻ കഴിഞ്ഞില്ല, അത് മെത്തോഡിസ്റ്റുകളെ കൊണ്ടുവന്നു. മെത്തോഡിസ്റ്റുകൾ പെന്തക്കോസ്തുകളെ കൊണ്ടുവന്നു. നോക്കൂ, അതിനെ തിരികെ ജനിപ്പിക്കാൻ കഴിയില്ല. എന്തെന്നാൽ അത് മരിച്ചിരുന്നു, അതിന് ഒരു ഉണർവ് തുടങ്ങാൻ കഴിയില്ല. എവിടെ വെച്ചെങ്കിലും എപ്പോഴെങ്കിലും ദൈവം ഒരു സംഘടന വഴി ദൈവം ഒരു ഉണർവിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങളുടെ ചരിത്രത്തിലേക്ക് നോക്കൂ, അവനൊരിക്കലും ചെയ്തിട്ടില്ല. ഒരു ഉണർവ് ഉണ്ടായി കഴിയുമ്പോൾ അതൊരു സംഘടനയെ ഉത്പാദിപ്പിക്കുന്നു. ദൈവപുരുഷനായ ലൂഥർ നീതീകരണം എന്ന സന്ദേശമായി കടന്നു വന്നപ്പോൾ അവന്റെ പിന്നാലെ ലൂഥറൻ സഭ കടന്നു വന്നു. അവർക്ക് അതിനു മുകളിലേക്ക് ഒരിക്കലും പണിയാനായില്ല. അത് കഴിഞ്ഞ് ദൈവം ജോൺ വെസ്ലി എന്ന പേരോടുകൂടി ഒരു മനുഷ്യൻ അയച്ചു. അതിന്റെ പിന്നാലെയായി ഒരു ഉണർവ് കടന്നു വന്നു. അവർ എന്ത് ചെയ്തു? സംഘടിച്ചു. പിന്നീട് അത് സ്വയം തിരികെ കൊണ്ടുവന്നില്ല. നോക്കൂ, അതൊരു മച്ചിയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം എന്നേക്കും നശിച്ചു പോകാതെ ഉറച്ചു നിൽക്കും. അത് ശരിയാണ്, അത് അതിന്റേതായ വിധത്തിലുള്ളതിനെ കൊണ്ടുവരും. ഇവിടെ ഒരു പെന്തക്കോസ്തൽ കാലമുണ്ടായിരുന്നു, അവരെ കഴിഞ്ഞില്ല. നോക്കൂ, അതെന്തു ചെയ്തു? നോക്കൂ, സംഘടനയായി. അതിനെ വീണ്ടും ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് ഓറൽ റോബോട്ട്സിനെയും മറ്റെല്ലാം രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടും അതിനത് ചെയ്യാനായില്ല. അത് ആ പഴയ കോവർ കഴുതയുടെ സ്വാഭാവിക വർഗത്തിൽ തന്നെ തൂങ്ങി നിന്നു. അതിന് കഴിയില്ല. അതിന് എന്തുമാത്രം കുത്തിവെപ്പ് ഉണ്ടായിട്ടും അത് അവിടെ തന്നെ. അതിനും എത്രമാത്രം ആത്മീയമായ കാര്യങ്ങൾ ഉണ്ടായാലും മാത്രമല്ല, അത് എന്തു തന്നെ ആയാലും അതിന്റെ നിങ്ങൾ പ്രായപൂർത്തിയായവരാണ്. ഞാൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതിനെത്ര ഭാര്യമാരും ഭർത്താക്കന്മാരും ഉണ്ടായാലും അതല്ല, അതിൽ കൂടുതലായി എന്തായിരുന്നാലും അതിനെ ഇവിടെ എത്ര ചെറിയ സഹോദരിമാരാൽ പണിതാലും ചെറിയ സഭകളും സംഘടനകളും അതിനെ ഒരു ഉണർവിന്റെ വർഗത്തെ ഉണ്ടാക്കാനാകില്ല. അത് അവസാനിച്ചു കഴിഞ്ഞു. അത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ലോകത്തേക്ക് മറികടന്നു. അതുമല്ല, അതിന് വീണ്ടും സ്വയം ഉത്പാദിപ്പിക്കാൻ കഴിയുകയുമില്ല. ദൈവം മറ്റെന്തെങ്കിലും ഉയർത്തിക്കൊണ്ടുവരും, തന്റെ വചനത്തെ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകും. അത് സംഘടിതമായാൽ അത് മരിക്കുന്നതാണ്. അത് ശരിയാണ്, അതിന് സ്വയം വീണ്ടും ഉത്പാദിപ്പിക്കാൻ കഴിയില്ല. എന്തെന്നാൽ അതൊരു സങ്കരയിനമാണ്. അത് കൃത്യമാണ്. നിങ്ങളുടെ സങ്കര ഇനത്തിലുള്ള ധാന്യത്തിലേക്ക് നോക്കൂ. അവർ പറയും അത് ഏറ്റവും നല്ല ധാന്യമാണ്, അതൊരു കൊലയാളിയാണ്, അതാണ് നിങ്ങളെ കൊല്ലുന്നത്. നിങ്ങളുടെ ശരീരം ഉണ്ടാക്കിയതല്ല, നിങ്ങളുടെ ശരീരം അതിനുവേണ്ടി ഉണ്ടാക്കിയതല്ല, നിങ്ങളുടെ ശരീരം ഉണ്ടാക്കിയത് മൂലധാന്യത്തിന് വേണ്ടിയാണ്. ആ കാരണത്താലാണ് നിങ്ങളുടെ അപ്പന്മാരും അമ്മമാരും അങ്ങനെയുള്ളവരും അധികം നാൾ ജീവിച്ചത്. അതിനാലാണ് അവർ ഉറപ്പുള്ളവരായിരുന്നത്. 70, 80 വയസ്സുള്ള പുരുഷന്മാർ ബലിഷ്ഠന്മാരും ധനശാലികളുമായിരുന്നു. നോക്കൂ, അവർ സ്വാഭാവിക കാര്യത്താൽ ജീവിച്ചിരുന്നു. ഇവിടെയുള്ള പണ്ടത്തെ പർവ്വത നിവാസികളായ മനുഷ്യരെ, അവർ മാനും മൂലധാന്യങ്ങളും മറ്റും കഴിച്ചിരുന്നവരെ ശ്രദ്ധിക്കൂ. പട്ടണത്തിലുള്ള ഒരു മനുഷ്യനെ ഇവിടെ കൊണ്ടുവരിക, ഇവിടെ ഇത് അവൻ കടന്നു വരുന്നു. ഒരു വലിയ തുളുമ്പുന്ന ശരീരം, ഏകദേശം 35-40 വയസ്സ് മൃദുലമല്ലേ? തീർച്ചയായും. അതെ, ഞാൻ വിഷയത്തിൽ നിന്നും മാറിപ്പോയി. ഞാനത് ചെയ്തില്ലേ? ശ്രദ്ധിക്കൂ. എന്നാൽ ഞാനത് നിങ്ങൾക്ക് കിട്ടാനായി ശ്രമിക്കുകയാണ്. അത് പരിഷ്കാരമാണ്. അതിനെ നാം സംസ്കാരം എന്ന് വിളിക്കുന്നു. സംസ്കാരം, അതിനെപ്പറ്റി നിങ്ങൾ വളരെയേറെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സംസ്കാരം എന്നാൽ അതിനെപ്പറ്റി എന്റെ മതിപ്പ് എന്തായിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു മുയലിനെ കൊല്ലാൻ തക്കവണ്ണമുള്ള ധൈര്യം ഇല്ലാത്ത ഒരാൾ, എന്നാൽ അതിന് ആരെങ്കിലും കൊന്നാൽ വയറ് നിറച്ചു തിന്നാൻ കഴിയും. അങ്ങനെ ഞാൻ സംസ്കാരത്തെ പറ്റി ചിന്തിക്കുന്നത്. അത് ശരിയാണ്. നോക്കൂ, നാം ചെയ്യുന്നില്ല, ദൈവം കടന്നു വരുന്നില്ല. ദൈവത്തിലേക്ക് ഒരു മനുഷ്യനെ പരിഷ്കരിക്കുന്നതല്ല, നിങ്ങൾ അവനെ ദൈവത്തിലേക്ക് പരിഷ്കരിക്കുന്നില്ല. അവൻ ജനിക്കുന്നതാണ് ദൈവത്തിൽ നിന്നുമുള്ള ദൈവത്തിന്റെ ഒരുവത്ത്. എപ്പോഴും ദൈവമായിരുന്നു, ദൈവമല്ലാത്ത ഒരിക്കലും മറ്റൊന്നായിരിക്കാനാകില്ല. നിങ്ങൾ അതിലേക്ക് പരിഷ്കരിക്കപ്പെടുന്നതല്ല. ഇപ്പോൾ ഒരു വൈകൃതമാക്കപ്പെട്ട വിത്തിനാൽ ഏതൊരു എങ്ങനെയാണ് അവന്റെ വിധത്തിലുള്ളതുണ്ടായത്? സാത്താൻ പോലും ഇപ്പോൾ അവന്റെ മഹത്തായ ഏതൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതെന്താണ്? സംസ്കാരം, ശാസ്ത്രം, മനോഹരമായ ദേവാലയങ്ങൾ, ഉയർന്ന ഗോപുരോഗ്രഹത്തോടു കൂടിയവ, നല്ല മിനുക്കിയ പ്രാസംഗികർ, വിദ്യാഭ്യാസം, BA, DPhD, LLD, ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ, ഡോക്ടർ ഓഫ് ഡിവൈനിറ്റി, ഡോക്ടർമാർ, നിങ്ങളത് ഉച്ചരിക്കുന്ന ഓരോ സമയവും അതവനെ അത്രമാത്രം ദൂരത്തേക്ക് കൊണ്ടുപോകുന്നു. അവനെ പൊടുന്നനെ ദൂരെ അറിയുന്നു. ആരെങ്കിലും അവിടെ നിന്ന് കിറ്റ്, പെയിന്റ്, പിന്നെ ടോട്ട്, ക്യാരി, ഫെച്ച് എന്നൊന്നും പറയുന്നത് കേൾക്കാൻ കൂട്ടായ്മകളും ഇഷ്ടപ്പെടുന്നില്ല. അവർ അത് ആഗ്രഹിക്കുന്നില്ല. അവർ മനോഹരമായ ചിലത് ആഗ്രഹിക്കുന്നു. അതേ കാര്യം തന്നെയാണ് കായിനും തന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആരംഭത്തിൽ അവരുടെ ഡാഡി ദൈവം ബലി ആവശ്യപ്പെട്ടപ്പോൾ നിലത്തുള്ള പൂക്കളും പഴവർഗ്ഗങ്ങളും സമർപ്പിച്ചു. ദൈവത്തിന്റെ വെളിപ്പാടുമായി ഒരു മനുഷ്യൻ, അത് രക്തമായിരുന്നു. ഒരു സമർജൻ പഴമല്ല, ഒരു പീച്ച് പഴമല്ല, അഥവാ ഒരു പ്ലം പഴമല്ല, അതല്ല. അതെന്തായിരുന്നാലും, അഥവാ അവരിപ്പോൾ പറയുന്നത് പോലെ ഒരു ആപ്രിക്കോട്ടായാലും, നമ്മെ ഏദൻ തോട്ടിന്ന് പുറത്താക്കിയത് രക്തമായിരുന്നു. ഒരു ഒരു തരന്താണ് രക്തം. ഒരു സ്ത്രീയാണ് ആ തെറ്റായ വ്യക്തിയിലൂടെ വിത്തിനെ ഗർഭാശയത്തിൽ നടാൻ അനുവദിച്ചത്. അങ്ങനെ അതിന് തുടക്കമിട്ടു. ഇപ്പോൾ നാം കണ്ടത് സന്ദേശം സമയോചിതമായതാണ് എന്ന് തെളിയിക്കാനായി. എന്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതോ അതിനെ തെളിയിക്കാനായി ഇന്നത്തെ സങ്കരോൽപാദനത്തെ നോക്കൂ. അതൊരു അഴകുകൂടിയ രുചി വരുത്തുന്ന സാധനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സങ്കരോൽപാദനത്തെ കുറിച്ച് നോക്കൂ. മരങ്ങളുടെ ജീവനിലേക്ക് നോക്കുവിൻ. ഇവിടെ കഴിഞ്ഞ വേനലിൽ, അതൊരു വേനൽക്കാലത്തായിരുന്നു, അതായിരുന്നു എന്റെ പക്കൽ ഒരു പഴയ വനാന്തരത്തിലുള്ള പൂവുണ്ടായിരുന്നു. അവൻ എന്നെ അല്പം മുമ്പ് കാണിച്ചത് അതെന്റെ മനസ്സിൽ വരുന്നു. ഒരു ചെറിയ വനത്തിലുള്ള പൂവ് ഇവിടെ എന്റെ കിടക്കയിൽ ഉണ്ടായിരുന്നു. അത് നശിക്കാതിരിക്കാൻ ഞാൻ ഒരു ദിവസം അതിന് 2 തവണ വെള്ളമൊഴിക്കുമായിരുന്നു. അതൊരു സങ്കര ഇനമായിരുന്നു. എന്നാൽ അത് രൂപം കൊണ്ടത് മറ്റൊരു മഞ്ഞപ്പൂവിൽ നിന്നായിരുന്നു. ഈ പൂവിനെ ഉണ്ടാക്കാനായി അതിനെ മറ്റെന്തോ വസ്തുവുമായി ചേർത്തൊന്നാക്കിയിരുന്നു. ഈ ചെറിയ വ്യക്തി അവിടെ നിൽക്കുന്നിടത്ത് നിങ്ങൾ നിലത്തു 10 അടി താഴ്ചയിൽ കുഴിച്ചാൽ പോലും ഈർപ്പം ഒരു തുപ്പലിന്റെ അത്ര പോലും ഉണ്ടാകില്ല. നോക്കൂ, അത് പൂഴിയിലാണ് വളരുക. അത് അത്രയേറെ മനോഹരവുമായിരിക്കും. അതിന് വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല. അത് മൂലമായതായിരുന്നു. അത് സങ്കരം ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അതിലേക്ക് മറ്റൊന്നും തന്നെ കലർത്താതെ അത് കലർപ്പില്ലാത്ത ഒരു പൂവായിരുന്നു. ഇതിലോ എന്തോ ചിലത് കൂട്ടിക്കലർത്തിയിരുന്നു. അതിന് വെള്ളമൊഴിക്കണം, കുഞ്ഞുങ്ങളെ പോലെ പരിപാലിക്കുകയും വേണം, കാലോലിക്കണം. കാണുന്നോ, ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല. അതിൽ ഒരു കീടവും പിടിക്കില്ല. ഈച്ചകളും വണ്ടുകളും മറ്റുള്ളവയും അതിൽ നിന്ന് പുറത്തു പോകാൻ നമുക്കതിനെ സ്പ്രേ ചെയ്യണം. സൂക്ഷിക്കാനായി മറ്റെല്ലാം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് അവയെ കൊന്നുകളയും. നിങ്ങൾക്ക് ചെയ്യേണ്ടതില്ല. ഒരു കൊതുക് പോലും അതിന്റെ അടുത്ത് വരികയില്ല. ഓ, അതൊരു വാസ്തവമായും കലർപ്പില്ലാത്ത ഇന്ത്യൻ ജനിച്ച ക്രിസ്ത്യാനി. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടും നിങ്ങൾക്ക് അവനെ ആകർഷിക്കാം. അവളെപ്പോഴും ഒരു ക്രിസ്ത്യാനിയായിരിക്കും. അവളെ എന്തിനാൽ ആകർഷിക്കൂ? അവളെപ്പോഴും ഒരു ക്രിസ്ത്യാനിയായിരിക്കും. നിങ്ങളുടെ ജനങ്ങളിൽപ്പെട്ട ഇവിടെയുള്ള ഒരു സഹോദരന്റെ മകള് കഴിഞ്ഞ ദിവസം എനിക്കൊരു കത്ത് അവരുടെ സഭയിൽ നിന്നും എഴുതി ചോദിച്ചു. ഞാൻ ബേസ്ബോൾ കളിക്കാൻ പോകാനായി ഡാഡി ആഗ്രഹിക്കുന്നില്ല. അതോ ബാസ്കറ്റ്ബോളോ ആണ്? ബ്രദർ ബ്രൻഹാം, ഞങ്ങൾ വിശ്വസിക്കുന്നു അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ട്. അവൾ പറയുകയാണ്, ബ്രദർ ബ്രൻഹാം, ഇപ്പോൾ താങ്കൾ ഞങ്ങളോട് പറയുന്നത് എന്താണോ അതിനാൽ കർത്താവിന്റെ വചനം താങ്കളുടെ പക്കലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പറഞ്ഞു, ഡാഡിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ പറഞ്ഞു, താങ്കളൊന്ന് പറയുന്നു, ഞാൻ അത് വിശ്വസിക്കും. ഇപ്പോൾ ആ അഴകുള്ള കൊച്ചു പെൺകുട്ടി നോക്കൂ. അതിനാൽ ഞാൻ ചിന്തിച്ചു. അതെ, ഞാൻ പറഞ്ഞു, ഹണി നോക്കൂ, നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ എവിടെയായാലും നീ ഒരു ക്രിസ്ത്യാനി തന്നെയായിരിക്കും. നീ എവിടെ ആയിരുന്നാലും കാര്യമല്ല, നീ അപ്പോഴും ഒരു ക്രിസ്ത്യാനി തന്നെയായിരിക്കും. എന്നാൽ ഞാൻ പറഞ്ഞു, നീ നോക്ക്, ബാസ്കറ്റ്ബോൾ കളിക്കളത്ത് അതിനെ കുറിച്ചാണ് ഡാഡി ചിന്തിക്കുന്നത്. കുട്ടികൾ ദൈവം നിന്ന വചനം പറയുകയും അങ്ങനെ തുടരുകയും മറ്റും ചെയ്യുന്നത് നീ കേൾക്കാനിട വരും. നീ അപ്പോഴും ഒരു ക്രിസ്ത്യാനി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നീ നോക്ക്, ജീവിതത്തിൽ ഡാഡി നിന്നേക്കാൾ മുന്നേറിയവനാണ്. കാണുന്നോ, ഇപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ നിനക്ക് 12 വയസ്സ് പ്രായമുണ്ട്, നിനക്കൊരു ചെറിയ സഹോദരിയുമുണ്ടെന്ന് നീ പറഞ്ഞു. 4 നീ പേപ്പറിലുള്ള കളിപ്പാവകളെ വെട്ടി കൊടുക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. ഓ പോ, എനിക്ക് പേപ്പർ ഡോൾ വെട്ടാനുള്ള സമയമില്ല. നോക്കൂ, നീ ഈ ചെറിയ സഹോദരിയേക്കാൾ അധികം മുന്നേറിയിരിക്കുന്നു. ഇപ്പോൾ അവിടെയാണ് ഇപ്പോൾ സഭയായിരിക്കേണ്ടത്. ദൈവത്തിന്റെ വചനത്തിൽ വളരെ മുൻപന്തിയിൽ. മെത്തഡിസ്റ്റോ, ബാപ്റ്റിസ്റ്റോ, പെന്തക്കോസ്തോ, പ്രസ്ബിറ്റേറിയനോ അല്ല, എന്നാൽ വചനത്തിൽ മുന്നേറി ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി. ഊഹ്, ശരി ശരി, സന്ദേശം സമയോചിതമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ശാസ്ത്രത്താൽ. അവന്റെ ശാസ്ത്രത്താലും കണ്ടുപിടുത്തങ്ങളാലും നിങ്ങൾ നോക്കൂ, അവർ എല്ലാത്തിനെയും വൈകൃതപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് ഒരു വ്യത്യസ്തമായ വിത്ത്, ഒരു വ്യത്യസ്തമായ എന്തെങ്കിലും, അഴക് കൂടിയ എന്തെങ്കിലും ആക്കുക. നമ്മുടെ സഹോദരിമാരിലേക്ക് നോക്കൂ. ഞാൻ അല്പനേരം മുമ്പ് പ്രതിപാദിച്ചതുപോലെ ഏകദേശം അവർ എത്രമാത്രം അഴകുള്ളവരായിരിക്കുന്നു. ഓ, ഈ ഗ്ലോറിയ സ്വാൻസൺസുമാരോടോ ഇവിടെ കാലിഫോർണിയയിലെ ഏതെങ്കിലും ചില ഗാനത്തിന് വേണ്ടി വസ്ത്രമഴിക്കുന്നവരോടോ കൂടെ നിങ്ങൾ അവരെ ലോക സൗന്ദര്യത്തിന് നിർത്തിയാൽ അവർ അവരെ ഒരു ദശലക്ഷം മൈലുകൾക്ക് അപ്പുറത്ത് വിട്ടുകളയും. എന്നാൽ അവരുടെ പേരുകൾ അവിടുള്ള പ്രസിദ്ധരുടെ പുസ്തകത്തിലല്ല, അത് ജീവന്റെ പുസ്തകത്തിലാണ്. നോക്കൂ, ഊഹ, സൗമ്യതയും സാവധാനതയുമുള്ള ആത്മാവ് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. മാത്രമല്ല, ബൈബിൾ പറയുന്നു, സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നു, യോഗ്യമാമണ്ണം വസ്ത്രം ധരിച്ചും അവരുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയും സുബോധത്തോടും കൂടെ അലങ്കരിക്കണം. അതാണ് ദൈവത്തിന്റെ കാഴ്ചയിൽ ഏറ്റവും വലിയ സമ്മാനം. കാണുന്നോ, അത് ശരിയാണ്. ഇവിടെയുള്ള എല്ലാമായ അതാണ് അവർ ചെയ്യുന്നത്. അവർ മാക്സ് ഫാക്ടർ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്രശസ്തമായ കമ്പനിയാണ്. സ്ത്രീയെ പുറമെ സൗന്ദര്യവതിയാക്കുന്നു. അത് സാത്താന്റേതാണ്. ആ ചപ്പ് ചവറെല്ലാം സാത്താന്റേതാണ്. നിങ്ങൾക്കതറിയാമോ? തീർച്ചയായും അതെല്ലാം പിശാചിന്റേതാണ്. ഇപ്പോൾ ഓർക്കൂ, എന്റെ ഭാര്യ അവളുടെ ചെറുപ്പത്തിൽ അഴകുണ്ടായിരിക്കുമ്പോഴും അവൾ മേക്കപ്പ് ചെയ്തിരുന്നില്ല എന്ന് ഞാൻ ഓർക്കുന്നു. ഇല്ല, അവൾ മുട്ടുവരെ വരുന്ന ചെറിയ അത്തരത്തിലെ വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയം അവൾ അവിടേക്ക് വന്നു. ഞാൻ അവളെ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. നോക്കൂ, എന്നാൽ അവളിപ്പോൾ വയസ്സായി കൊണ്ടിരിക്കുന്നു. അവൾ പറഞ്ഞു, ഞാനിപ്പോൾ അത്രയേറെ ചുളിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് വയസ്സാകുന്തോറും എന്റെ കണ്ണുകൾക്ക് കാഴ്ച കുറഞ്ഞു വരികയാണ്. നിനക്കറിയാം, നീ ആ വണ്ണമായിരുന്നതോ ഞാൻ ഓർക്കുന്നു. ഒരു ദിവസം നീ എന്തായി തീരുമെന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ അറിയുകയും അത് ഓർക്കുകയും ചെയ്യുന്നു. ആണോ? ആണോ? നോക്കൂ, നിങ്ങളുടെ ആ സാവധാനതയും സൗമ്യതയുമുള്ള ആത്മാവ് ദൈവം നമ്മളെ വീണ്ടും അവിടെ വിദൂരതയിലേക്ക് എടുക്കും. അതാണത്. പിന്നീട് നാം ഒരിക്കലും അത് കഴിഞ്ഞ് മാറ്റപ്പെടില്ല. അങ്ങനെ എന്താണ്? എന്നാൽ നിങ്ങൾ നോക്കൂ, നോഹയുടെ നാൾക്കളിൽ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രികളെ കണ്ടപ്പോൾ അഴകുള്ളവരായിരുന്നു. അവർ തങ്ങൾക്ക് ഭാര്യമാരായി ആ സ്ത്രീകളെ എടുത്തു. നോക്കൂ, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രികളെ കണ്ടപ്പോൾ, കാരണം അവർ കാമഭാവമുള്ളവരും പിന്നെ മാത്രമല്ല അപ്രകാരം വേഷവും ധരിച്ചിരുന്നു. അവർ ആ സ്ത്രീകൾക്കായി കൊതിച്ചു. അവർക്കായി പോയി. കാണുക, ദൈവത്തിന്റെ പുത്രിമാരായ നിങ്ങൾ അതിനും അപ്പുറം കണ്ടതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. നോക്കൂ, ആ സ്ത്രീകൾ അവരെ എങ്ങനെയാണ് ഒരുക്കിയത്. കാണുന്നോ? എന്നാൽ അതെന്താണ്? അതെല്ലാം അഴകാണ്. അതൊരു സങ്കരം ചെയ്യലാണ്. അവരിൽ ചിലരെ എടുത്ത് അവരുടെ മുഖം കഴുകുക. അവർ നിങ്ങൾക്ക് എന്താണ് കിട്ടിയതെന്ന് നിങ്ങൾക്കറിയാനാകില്ല. കാണുന്നോ? അത് ശരിയാണ്. ഒരുപക്ഷെ ഒരു ബുസ്സ മല്ലയുദ്ധം നടത്താനായിട്ടുള്ള മനോഭാവവും പിന്നെ അശ്ലീലത. അതുമല്ല, മാത്രമല്ല, നിയന്ത്രിക്കാൻ കഴിയാതെ വൃത്തികെട്ട് മറ്റു പുരുഷന്മാരുടെ പിന്നാലെ ചുറ്റിത്തിരിയുന്നു. എന്റെ ഭാര്യയായാലും ഞാനത് കാര്യമാക്കുന്നില്ല. ഞാൻ ഏതൊരു സ്ത്രീയുടെയും വിശ്വസ്തതയെ ബഹുമാനിക്കുന്നു. ഞാനൊരു ചെറിയ പയ്യനായിരിക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഒരു നീഗ്രോ സ്ത്രീയും വിശ്വസ്തയായിരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവളെ ആ രീതിയിൽ വെക്കേണ്ടതിനായി ഞാൻ എന്റെ അവസാന തുള്ളി ചോര വരെ ചിന്തും. നോക്കൂ, ഞാൻ ശരിയായ കാര്യത്തെ ബഹുമാനിക്കുന്നു. ഞാൻ അങ്ങനെ എന്റെ മുഴുവൻ ജീവകാലവും ജീവിക്കാൻ ശ്രമിച്ചു. അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു. ഇപ്പോൾ എനിക്ക് വയസ്സായിരിക്കുന്നു. ഞാൻ അല്പം പോലും എന്റെ ആശയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. കാണുന്നു, ശാസ്ത്രം ഹവ്വയിൽ ചെയ്ത അതേ മാതൃകയിൽ അവളെ വൈകൃതമാക്കിയതുപോലെ അവൻ സഭയിലും ചെയ്തിരിക്കുന്നു. അവന്റെ സങ്കര സഭയിലൂടെ ഇന്ന് നമുക്കുള്ള അവന്റെ നൂതന ഏദനിലൂടെ അവനിന്ന് തന്റെ പദ്ധതികളെ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സാത്താന്റെ ഏദനിൽ, ശാസ്ത്രീയമായ ഒരു ഏദനിൽ, ഒരു ശാസ്ത്രീയ ഏദനിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. നിങ്ങൾ തിരിച്ചു നോക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് യെശയ്യാവ് 14:12 നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ 12:14 സ്വയം സാത്താൻ തന്നെ പറയുകയാണ്, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, അവനൊരു രാജ്യമുണ്ടാകും, അതിനാൽ അവനെ ദൈവപുത്രന്മാർ പോലും ആരാധിക്കാനിടയാക്കും. അതുതന്നെയാണ് അവൻ കൃത്യമായും ചെയ്തിരിക്കുന്നത്. അവനത് സഭയിലൂടെ, മതത്തിലൂടെ, അവൻ ആരംഭത്തിൽ തുടങ്ങിയതുപോലെ മതത്തിലൂടെ ചെയ്തു. അവൻ അത് ചെയ്തു. മാത്രമല്ല, പ്രവാചകനായ പൗലോസ് രണ്ട് തെസ്സലോനിക്കയിലെ രണ്ടാമത്തെ അധ്യായത്തിൽ അവന്റെ മഹത്തായ ഈ ശാസ്ത്രീയ ദിവസത്തിൽ, ശാസ്ത്രീയമായതും വിദ്യാഭ്യാസപരവും പരിഷ്കാരവുമുള്ള ദിവസത്തിൽ അവൻ അവന്റെ തല ഉയർത്തിക്കൊണ്ടുവരുന്നതായി കണ്ടു. സ്വയം അവനെ ഉണ്ടാക്കി അവസാനം എക്യൂമിനിക്കൽ കൗൺസിലിൽ ചെന്നു ചേരുകയും അവിടെ എല്ലാ സഭകളും അവനെ കുമ്പിടേണ്ടിയും വരും. അതെന്താണെന്ന് കാണുന്നു, അത് ജനങ്ങളുടെ ഇടയിലൂടെ പ്രവർത്തിക്കുന്ന വഞ്ചനയുടെ ആത്മാവാണ്. ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ സാദൃശ്യം സൃഷ്ടിച്ചവർ, മനുഷ്യരുടെ പുത്രിമാർ, അവരെ മനുഷ്യരുടെ ഛായയിലാണ് സൃഷ്ടിച്ചത്. അവൻ ഹവയോട് ചെയ്തതുപോലെ അവരെ കാപട്ടിയത്താലെടുത്തു. അവന്റെ ശാസ്ത്ര വിദ്യാഭ്യാസം പരിഷ്കാരം എന്ന തന്റെ സ്വന്തം തട്ടിപ്പുകളിലൂടെ നൂതനവും ശാസ്ത്രീയവും മരണയേതിലേക്ക് അവരെ കിട്ടുന്നതുവരെ അവൻ വശത്താക്കി. അവിടെ ദൈവം അരുളി ചെയ്തു, തന്റെ വചനത്താൽ അവൻ മരണമില്ലാത്ത ഒരു ശാസ്ത്രമോ ഇന്ന് നമുക്കുണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസമോ അതല്ല പരിഷ്കാരങ്ങളോ ഇല്ലാത്ത ഒരു ഏദനെ ഉണ്ടാക്കി. അതിപ്പോൾ നിങ്ങൾ കാണുന്നു, അത് മനസ്സിലായോ? നോക്കൂ, ഇപ്പോൾ അവന് തന്റെ ഏദനെ കിട്ടിയിരിക്കുന്നു. നോക്കൂ, എല്ലാ സഭകളും അവനെ ആരാധിക്കുന്നു. അത് രണ്ട് തെസ്സലോനിക്കയിൽ ഇവിടെ അവൻ പറഞ്ഞിരിക്കുന്നു. താൻ ദൈവമാണ് എന്ന് സ്വയം പറയുന്ന വ്യക്തി ഇരിക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിലാണ്. സകലരും ഭൂമിയുടെ അടിസ്ഥാനത്തിന് മുമ്പ് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ ചേർത്തപ്പെടാത്ത ഭൂമിയിലെ സകലരും അവനെ കുമ്പിടും, അവനെ ആരാധിക്കും. നോക്കൂ, ഇത് ഒരു നൂതന ഏദനാണ്. അവനിപ്പോൾ സ്വയം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റോമിലേക്ക്, അവന്റെ അവസാന മഹത്തായ തീറ്റയായ ഏദന്റെ സ്ഥലത്തിലേക്ക് അവൻ സ്വയം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹോപ്പ് ഇവിടെ കടന്നു വന്നത് നിങ്ങൾ കണ്ടില്ലേ? ആ 13 അപ്പോൾ നടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ 13 വാക്കുകൾ സംസാരിച്ചു, 13 പേർക്ക് തിരുവത്താഴം കൊടുത്തു, യങ്കി സ്റ്റേഡിയത്തിൽ വെച്ച് സംസാരിച്ചു. അത് 13, സകലതും 13. നമ്മുടെ രാജ്യത്തിന്റെ സംഖ്യ 13. വെളിപ്പാട് പുസ്തകത്തിലെ 13 അധ്യായത്തിൽ കാണപ്പെടുന്നു. 13 വരകൾ, 13 നക്ഷത്രങ്ങൾ, 13 അഴികൾ, നാണയത്തിൽ 13 അക്കങ്ങൾ, നാണയത്തിൽ 13 നക്ഷത്രങ്ങൾ, സകലതും 13. ഒരു സ്ത്രീയായിരിക്കുന്നു, സ്ത്രീക്ക് തലയായി ആ തല. പോപ്പ് ഇവിടെ വന്നിരുന്നു, കള്ള മണവാട്ടിയുടെ ശാസ്ത്രത്തിന്റെ കള്ള എതിർ ക്രിസ്തു. അത് നമ്മുടെ ലോകം, ഇവിടെയുള്ള നമ്മുടെ അമേരിക്കക്കാരായ പടിഞ്ഞാറെ അഥവാ കിഴക്ക് ദേശം ശാസ്ത്രത്താൽ ലോകത്തെ നയിച്ചു. അവന്റെ ശാസ്ത്രീയ സഭയിൽ അവളിലേക്ക് വന്നു. നോക്കൂ, ഇപ്പോൾ എല്ലാ പ്രൊട്ടസ്റ്റന്റുകളും 13 അവന്റെ മുന്നിൽ മുട്ടുമടക്കുന്നു. നിങ്ങളത് കാണുന്നു, സകലതും ഒരു 13 നമ്മുടെ മുഴുവൻ ദേശവും മറ്റുള്ള സകലതും ഒരു സ്ത്രീയുടെ ലോകമായ 13. നോക്കൂ, നാം ഇവിടെയാണ്, നമുക്കത് കിട്ടിയിരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ അതൊരു സ്ത്രീയുടെ ലോകമായി മാറിയിരിക്കുന്നു. എന്നാൽ ഒരു ദിവസം അത് ദൈവത്തിന്റെ ലോകമായി തീരും. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഇപ്പോൾ അതുമല്ല, ഈ പ്രവാചകന്മാരും മറ്റും അത് മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഇപ്പോൾ സകലതും വീണ്ടും ഭൂമി ദൈവത്തിന്റെ മുന്നിൽ തിരിഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥ പോലെ വന്നിരിക്കുന്നു. അതൊരു ആത്മീയ താറമാറ് പോലെയായി തീർന്നു. തീർച്ചയായും അതായിരിക്കുന്നു. ഇവിടെ രണ്ടാമത്തേതൻ ഒന്നാമത്തേത് പോലെ കാണപ്പെട്ട് വൃതന്മാരെയും ഏകദേശം വഞ്ചിച്ചതായി കാണുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അത് ഒരു അല്പനിമിഷത്തിനുള്ളിൽ ഞാൻ അതിനെ താരതമ്യപ്പെടുത്താൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ അതിനെ നിർത്താൻ പോകുന്നു, കാരണം ഇപ്പോൾ 11 അതിനാൽ അവസാനിപ്പിക്കണം. അതുകൊണ്ട് കേൾക്കൂ, ഈ രണ്ട് ഏതനും ഒന്നാമത്തെ ഏതനിൽ, വാസ്തവമായ ഏതനിൽ ഹവയോട് ആരംഭത്തിൽ സാത്താൻ ചെയ്തതുപോലെ ഈ ഏദൻ എങ്ങനെയാണ് അതിനെ മാതൃകയാക്കാൻ നോക്കുന്നത്? ഇപ്പോൾ അവ രണ്ടും മാതൃകയാവുന്ന ശ്രദ്ധിക്കൂ. നോക്കൂ, നമുക്കത് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ നാം ജീവിക്കുന്നത് ഒരു ശാസ്ത്രീയമായ ഏദനിലാണെന്ന് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായോ? കാണുന്നോ, ഇപ്പോൾ അത് ദൈവത്തിന്റെ ഏദനായിരുന്നില്ല. പരിഷ്കാരത്താലോ വിദ്യാഭ്യാസത്താലോ ശാസ്ത്രത്താലോ ദൈവത്തിന്റെ ഏദൻ വരുന്നില്ല. നോക്കൂ, അത് അവ അങ്ങനെ അല്ലാതിരുന്നിട്ടും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അത് വചനത്താൽ കടന്നു വരുന്നു. ശ്രദ്ധിക്കൂ, ഏദൻ തോട്ടത്തിൽ നമുക്ക് അവയെ ഒരല്പം താരതമ്യം ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കൂ, മനുഷ്യനും തന്റെ ഭാര്യയും ഏദൻ തോട്ടത്തിന്റെ തലപ്പത്തായിരുന്നു. ആ ജോഡി നഗ്നരും അതറിയാതെയും ഇരുന്നു. അത് ശരിയല്ലേ? ദൈവത്തിന്റെ ഏദനിൽ ആ ജോഡി നഗ്നനായിരുന്നിട്ടും അറിയാതിരുന്നു. വെളിപ്പാട് 3 ലവോദിക്ക സഭാകാലം, ഇപ്പോൾ വീണ്ടും നഗ്നരും അതറിയാതെയും ഇരിക്കുന്നു. നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്നറിയാതിരിക്കുകയാൽ ഇപ്പോൾ ദൈവത്തിന്റെ ഏദനിൽ അവർ നഗ്നരായിട്ട് അതറിയാതിരുന്നു. ഇപ്പോൾ സാത്താന്റെ ഏദനിൽ അത് ശാസ്ത്രത്താലും വിദ്യാഭ്യാസത്താലുമായി അവർ വീണ്ടും നഗ്നരായിരിക്കുകയും അതറിയാതെയും ഇരിക്കുന്നു. എന്തൊരു വൈകൃതമാക്കലാണ്! ഇന്നുള്ളത് നോക്കൂ, പുരുഷനിലേക്ക് നോക്കൂ, തന്റെ ഭാര്യയുടെ അടിവസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുന്നു. അവൾ അവന്റേതും ധരിക്കാൻ ശ്രമിക്കുന്നു. അവൻ തന്റെ മുടി അവളുടേതുപോലെ വളർത്താൻ ശ്രമിക്കുന്നു. അവൾ തന്റേതിനെ അവന്റേതുപോലെ മുറിക്കാൻ ശ്രമിക്കുന്നു. ഓ ഓ ഓ, എന്റെ പുരുഷന്മാർ സ്ത്രീകളാകാൻ ശ്രമിക്കുന്നു, സ്ത്രീകൾ പുരുഷന്മാരാകാൻ ശ്രമിക്കുന്നു. ഒരു വൈകൃതപ്പെടുത്തൽ. അതേ കാര്യം തന്നെ സഭയും, അതേ കാര്യം ലവോദിക്കാ സഭയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കൂ, ആരംഭത്തിൽ അവർ നഗ്നരായിരുന്നു എന്നറിയാതിരുന്നതിന്റെ കാരണം അവരുടെ നഗ്നതയിൽ നിന്നും അവിടെ ഒരു പരിശുദ്ധാത്മാവ് മറ ഉണ്ടായിരുന്നതിനാലാണ്. അവർ അത് അറിഞ്ഞിരുന്നില്ല. അവരുടെ കണ്ണുകളിന്മേൽ പരിശുദ്ധാത്മാവായിരുന്നു. അവർ തങ്ങളുടെ സഹോദരനെയും സഹോദരിയല്ലാതെ മറ്റൊന്നും കണ്ടിരുന്നില്ല. നോക്കൂ, നിയമങ്ങൾ, അവർ നഗ്നരായിരുന്നു എന്നവർ അറിഞ്ഞിരുന്നില്ല. പരിശുദ്ധാത്മാവ്, ഇപ്പോൾ അപവിത്രയുടെ ആത്മാവ് അശുദ്ധിയും കാമവും അവരെ മറയാക്കിയിരിക്കുന്നു. വിദ്യാഭ്യാസം, ശാസ്ത്രം, എന്താണ് ഈ ശാസ്ത്രീയമായത്? നീളം കുറഞ്ഞ വസ്ത്രം ധരിക്കുക, അത് കുളിരുള്ളതാണ്. ഇന്ത്യക്കാർ അതിനേക്കാൾ നല്ലത് നിങ്ങളെ പഠിപ്പിക്കും. എയർ കണ്ടീഷൻ ആയിരിക്കാനായി നോക്കൂ, അവർ തങ്ങളുടെ മേൽ ഒരു കമ്പിളി ചുറ്റുന്നു. നോക്കൂ, വിദ്യാഭ്യാസം കൃത്യമായി ഒരു സമയത്തേക്ക് തിരികെ വന്നിരുന്നു. അവരെ സംസ്കാരത്തിലേക്ക്, പരിഷ്കാരത്തിലേക്ക് കൊണ്ടുവന്നു എന്നവർ ചിന്തിക്കുന്ന അതേ കാര്യം വീണ്ടും അവരെ അജ്ഞതയിലേക്ക്, ആദ്യമുണ്ടായിരുന്നതിനേക്കാൾ മോശമായൊരിടത്തേക്ക് തിരികെ കൊണ്ടുവന്നു. പഠിപ്പിക്കൽ, വിദ്യാഭ്യാസം, സ്കൂളുകളിലേക്ക് നോക്കൂ. കഴിഞ്ഞ രാത്രിയിൽ അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിലെ ആൺകുട്ടികളെ നോക്കൂ. ഓരോ വർഷവും അവിടെയുള്ള ആ യൂണിവേഴ്സിറ്റിയിലുള്ള ചെറുപ്പക്കാരികളായ മഹിളകൾക്ക് എത്ര കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ പറയും ഇത് ഒരു തെരുവ് കുപ്പയാണ്. ആ ആൺകുട്ടികൾ, അവർ 21 കാരറ്റുകളാണ്, അങ്ങനെ അവരെ വിളിക്കുന്നു. ലിപ്സ്റ്റിക് തേച്ച് മുടി ചുരുളുകളായി ചുരുട്ടി താഴേക്ക് നീട്ടിയിട്ടിരിക്കുന്നു, അവർ അങ്ങനെ പറയുന്നു. ആവശ്യമില്ലാത്ത ആഭരണങ്ങളിടുന്നവർ, വൃത്തികെട്ടവർ, നിങ്ങൾ പറയും അതെ, അത് വെറും ഒന്നിനും ഉപയോഗമില്ലാത്തവരാണ്. അതല്ലേ അത് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ രാത്രിയിൽ അവർക്കൊരു വലിയ കുടിയനെ കിട്ടി. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ തൊഴിൽ തുടങ്ങി. മദ്യപാനവും വ്യഭിചാരവും അങ്ങനെയുള്ള എല്ലാമായിട്ടും അവർക്കത് മതിയായില്ല. അവർ കുപ്പികളെ അടിച്ചു പൊട്ടിച്ചു, സ്ത്രീകളുടെ വാതിലുകളിലേക്ക് ഓടിച്ചെന്ന് വാതിലുകളിൽ മുട്ടി. അവർ കടന്നു വരുമ്പോൾ അവരുടെ മുഖത്ത് അതടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ കണ്ണ് പൂർണ്ണമായി മുറിഞ്ഞു പുറത്തു വന്നു. അവരിൽ അനേകർ ഇനിയും ജീവിച്ചിരിക്കാൻ കഴിയാത്ത വിധം വികൃതമായി. നിങ്ങൾ ചിന്തിക്കുന്നു, അവർ അവരെ അങ്ങനെ ചെയ്യാൻ അനുവദിക്കുമോ? ഇല്ല. അവരുടെ രണ്ട് ആൺകുട്ടികൾ തെരുവിൽ താഴേക്കും മുകളിലേക്കും വാഹനമോടിക്കുകയായിരുന്നു. വിവാഹിതരായ രണ്ട് സ്ത്രീകൾ പടികളിന്മേൽ ഇരുന്നിരുന്നു. അവർ ആ സ്ത്രീകളെ അവഹേളിച്ചു. പോലീസുകാർ അവരെ പൊക്കിയെടുത്ത് ജയിലിലിട്ടു. ആ പ്രധാന ഉപദേശകൻ അവിടേക്ക് വന്ന് ഈ മുഴുവൻ കാര്യങ്ങളും വളരുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ്. ആ ഒരേ ഒരു കാര്യമാണ് അവർക്ക് അവിടെയുള്ളത്. പറഞ്ഞു, അവർ എന്റെ കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ അവരെ സ്വതന്ത്രരാക്കണം. അവർ അവരെ സ്വതന്ത്രരാക്കി. അവിടെയാണ് നിങ്ങൾ പരിഷ്കാരം, വിദ്യാഭ്യാസം മരണത്തിലേക്കും അലങ്കോലത്തിലേക്കും നരകത്തിലേക്ക് നയിക്കുന്നു. നിങ്ങൾ ആ ചപ്പചവറിനെ കേൾക്കരുത്. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ലോകം എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാനായി ഹവ്വ ഒരു ചെറിയ ഒളിഞ്ഞുനോട്ടം നടത്തിയതേയുള്ളൂ. അനേക നേരങ്ങളിൽ നിങ്ങൾ അറിയുന്നത് പോലെ ഇതിലെ ഒരല്പസ്വല്പം നാം ധരിക്കുന്നു. അഥവാ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നു. കാണാനായി ഒരല്പ ഒളിഞ്ഞുനോട്ടം മാത്രം നടത്തുന്നു. ഇപ്പോൾ വിശുദ്ധ യോഹന്നാനിൽ അഥവാ 1 യോഹന്നാൻ 2:15 ദൈവം പറയുന്നു, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ, അഥവാ ലോകത്തെ സ്നേഹിക്കുക, ദൈവത്തോടുള്ള സ്നേഹം പോലും നിങ്ങളില്ലെന്ന് കാണിക്കുന്നു. അവിടെ പുറമെയുള്ള കാര്യങ്ങൾ മരിച്ചതാണ്. നിങ്ങൾ പരിച്ഛേദനയേറ്റ് അതിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ലോകത്തിന്റെ വസ്തുക്കൾ ആവശ്യമില്ല. നിങ്ങൾ അതിൽ മരിച്ചിരിക്കുന്നു. നിങ്ങൾ മരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മരിച്ച യാതൊന്നിന്റെയും ആവശ്യമില്ല. അത് അഴുകിയിരിക്കുന്നു, അത് നാറ്റം വച്ചിരിക്കുന്നു. അത്തരത്തിലെ അഴുക്കായതിനെ ജീവനുള്ള എന്തിനെങ്കിലും എങ്ങനെ എടുക്കാനാകും? നോക്കൂ, നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുന്നു. ആ വചനം നിങ്ങളെ ജീവിപ്പിച്ചു. എന്റെ ഇന്ന് വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ, ഡോക്ടറേറ്റോ അങ്ങനെയുള്ളതോ മറ്റോ ഇല്ലാതെ നിങ്ങൾക്കൊന്ന് പുൽപ്പെറ്റിൽ പോലും കയറാനാകില്ല. അതൊരിക്കൽ ഒരു സൈനിക പുരോഹിതൻ പട്ടാളത്തു നിന്നും പുറത്തു വരുന്നത് എന്റെ ഓർമ്മയിൽ കൊണ്ടുവന്നു. അയാൾ പറഞ്ഞു, ബ്രദർ ബ്രൺഹാം, അത് 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞയുടനായിരുന്നു. പറഞ്ഞു, ആ സൈന്യ പുരോഹിതൻ പറഞ്ഞു, സർജന്റ് അടുത്തു വന്ന് പറഞ്ഞു, സൈന്യ പുരോഹിതനെ, ആർഗോണിൽ താങ്കൾ എന്നോടൊപ്പം യുദ്ധമുഖത്ത് കടന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫ്രാൻസിലെ ലോറാനിയിലെ ലാസല്ലായുടെ വെളിവശത്തായിട്ടാണ് അത്, നിങ്ങൾക്കറിയാം. പറഞ്ഞു, ഞാൻ ആർഗോനെ കാലുകളിലേക്ക് കടന്നുപോയി. അയാൾ പറഞ്ഞു, എത്രയോ ടാങ്കുകളുടെ എണ്ണത്തെ തകർത്ത് കളഞ്ഞു എന്ന് പറയുകയായിരുന്നു. വന്ന് പറഞ്ഞു, അതൊരു ഈസ്റ്റർ പ്രഭാതത്തിലായിരുന്നു. പറഞ്ഞു, ഞാൻ കടന്നു കൂടിയതേയുള്ളൂ. ഞാനൊരു നേഴ്സിനോടൊപ്പം നടക്കുകയായിരുന്നു. അവൾ അവിടെ മുറിവേറ്റിരുന്ന ആൺകുട്ടികൾക്ക് ഒരു അമേരിക്കയുടെ റോസാപ്പൂ കൊടുക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു അമേരിക്കക്കാരൻ അത് ചെയ്യാറുണ്ട്. ആ ആൺകുട്ടികൾ റോസാപ്പൂവിനെ ചേർത്ത് പിടിച്ച് ഉച്ചത്തിൽ അലറിക്കരയുന്നുണ്ടായിരുന്നു. കാരണം അത് വീട്ടിൽ നിന്നുമാണ് വന്നതെന്ന് അവർ അറിഞ്ഞിരുന്നു. നോക്കൂ, അത് വീട്ടിൽ നിന്നുമായിരുന്നു. ആ വിധത്തിലാണ് നാം വചനത്തെയും ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, അതിനെ ബലാത്കാരമായി സ്വായത്തമാക്കൂ. ഓ ദൈവമേ, അത് വീട്ടിൽ നിന്നും വന്നതാണ്. നോക്കൂ, പറഞ്ഞു, എനിക്കെന്റെ ഹൃദയത്തിൽ വളരെ മനോഹര അനുഭവം പോലെ തോന്നി. അവൻ പറഞ്ഞു, ഞാൻ പുറത്തേക്ക് പോയി പറഞ്ഞു. അപ്പോൾ ആ ക്യാപ്റ്റൻ അവിടെ എത്രമാത്രം ടാങ്കുകളും മറ്റും നശിപ്പിച്ചു എന്ന എണ്ണമെടുക്കാനായി പോയിരിക്കുകയായിരുന്നു. പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ ചെറിയ കല്ലിനടുക്കിലേക്ക് പോകുക. അപ്പോൾ അവൻ ചുറ്റും നോക്കി. പറഞ്ഞു, അവർ ആ കടുകും ക്ലോറിൻ ഗ്യാസിനെയും അതിലേക്ക് എറിഞ്ഞു. പറഞ്ഞു, ഈ മരത്തിന്റെ എല്ലാ ഇലകളും കത്തിച്ചു, ജീവനുള്ള യാതൊന്നും ശേഷിക്കാൻ പാടില്ല. ഇവിടെ ഈസ്റ്റർ ആയിരുന്നു. അയാൾ പറഞ്ഞു, എന്തൊരു ഈസ്റ്റർ ആയിരുന്നു, എന്താ ഒരു ഈസ്റ്റർ ആയിരുന്നു, യാതൊന്നും അവശേഷിച്ചില്ല, നിലത്തൊരു പുല്ലുപോലും ഉണ്ടായിരുന്നില്ല. എന്തോ ഒന്ന് അവനെ ആ പാറയിലേക്ക് ആകർഷിച്ചു. അവൻ ആ കല്ലിനെ നീക്കി നോക്കി. പറഞ്ഞു, അവിടെ അതിന്റെ കീഴിൽ ഒരു ചെറിയ ഈസ്റ്റർ പൂ ഉണ്ടായിരുന്നു. ആ വിഷമുള്ള ഗ്യാസിലെല്ലാം കൂടെ അത് ആ കല്ലിന്റെ അടിയിൽ കാത്തു സൂക്ഷിക്കപ്പെട്ടു. പറഞ്ഞു, ഞാൻ ചിന്തിച്ചു, ഓ ദൈവമേ, എന്നെ കാലങ്ങളുടെ ആ പാറയുടെ കീഴിൽ ഈ വിഷമുള്ള എല്ലാ ഗ്യാസും കഴിയുവോളം വെക്കണമേ, എന്നെ ദൂരത്തുള്ള ആ ദേശത്ത് വിരിഞ്ഞു വരാൻ അനുവദിക്കണമേ. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിർത്താം. കാരണം ഞാൻ എന്റെ പക്കൽ ഇവിടെ ധാരാളമുണ്ട്. എങ്ങനെയായാലും നോക്കൂ, ആ കാര്യങ്ങളിലേക്ക് എനിക്ക് കടക്കാനായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരികെ വന്ന് നിങ്ങളെ അറിയിക്കാം. ഓ, കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിക്കുമ്പോൾ അതിലൂടെ കടന്നിരുന്നു ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്റർ. നിങ്ങൾ എല്ലാവരും അത് വായിച്ചിട്ടുണ്ടാകും. നോക്കൂ, ഒരു വിശുദ്ധ മനുഷ്യന്റെ സ്വാധീനം ഉളവാക്കുന്നു. ചിന്തിക്കൂ സഹോദരന്മാരെ, നിങ്ങൾ എന്ത് ചെയ്താലും ചിന്തിക്കൂ. എഫ് 5:26 അവിടെ പറയപ്പെട്ടിരിക്കുന്നു, നാം സംസാരിച്ചു കഴിഞ്ഞു, മുൻകുറിക്കപ്പെട്ടത് എന്ന വാക്കിനെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. നോക്കൂ, അത് അവരിൽ അനേകരെ സംഭ്രമിപ്പിച്ചിരുന്നു. ഇതെന്തെന്നാൽ ദൈവത്തിന്റെ വചനമാണ്, അവനാണത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തെന്നാൽ നാം ദൈവത്തിന്റെ വചനം മൂലം മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ അതിൽ നാം നിങ്ങൾ മുൻകുറിക്കപ്പെട്ടിരിക്കുമ്പോൾ എന്താണ് അത് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതാണത്, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തെന്നാൽ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് അവൻ ആരംഭം മുതൽക്കേ അറിഞ്ഞിരുന്നു. പിശാചിന വിദ്യാഭ്യാസം എന്ന വിഷയത്താൽ നിങ്ങൾ നൂതനമാകണം. അങ്ങനെയുള്ള ചപ്പ് ചവറിനാലും നിങ്ങളുടെ മേൽ തളിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ ഇതായിരിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും അല്ലാതെ മറ്റൊന്നുമാകേണ്ടതില്ല. നിങ്ങൾ വചനത്താലാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾ ചെയ്യും. ആ സ്പ്രേ ശ്രദ്ധിക്കൂ. നിങ്ങളൊരു വിത്തിനെ എടുത്താൽ, ഒരു നല്ല വിത്തിനെ, അതിൽ നിങ്ങൾ സ്പ്രേ ചെയ്യൂ. അതിനെ കൊല്ലും. അവർ ആ വിഭാഗ സഭയുടെയും മറ്റ് സ്പ്രേ നിങ്ങളുടെ മുകളിൽ തളിക്കുമ്പോൾ അത് മൂലവചനത്തിന്റെ സ്വാധീനത്തെ നശിപ്പിക്കുന്നു. നിങ്ങളത് ചെയ്യണം എന്നവർ നിങ്ങളോട് പറയുമ്പോൾ എന്താണ്, മറ്റു പെൺകുട്ടികളും അത് ചെയ്യുന്നല്ലോ, മറ്റുള്ള പുരുഷന്മാരും അത് ചെയ്യുന്നു, നിങ്ങളത് വിശ്വസിക്കരുത്. അത് നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ സ്വാധീനത്തെ നശിപ്പിക്കും. അത് നിങ്ങൾക്കറിയാം. നമ്മുടെ വിഷയം പറയുന്നത് തളിക്കപ്പെട്ട് സദൃശ്യമാക്കുക എന്നല്ല, എന്നാൽ നിങ്ങളിലെ വിത്തിനെ രൂപാന്തരപ്പെടുത്തുക എന്നാണ്. ഒരു ദൈവമുണ്ട് എന്ന് പോലും വിശ്വസിക്കുന്നില്ല എന്ന വിധമാണ് ജനങ്ങൾ എന്ന് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കതറിയാമോ, അവർ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ അവരെ മൂഢന്മാരെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവർ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം സങ്കീർത്തനങ്ങളിൽ 14:1 പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. നിങ്ങൾ ഒരു വ്യക്തിയെ മൂഢമെന്ന് വിളിക്കാൻ പാടില്ല. അവർ കൃത്യമായും അങ്ങനെയാണെന്ന് വിധം പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ചെയ്യുന്നില്ല, ദൈവമില്ലാത്ത വിധത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ വചനം അങ്ങനെ നിരാകരിക്കപ്പെടുന്നു. നോക്കൂ, ഇവിടെ കഴിഞ്ഞ ദിവസം അവരത് കാണാനായി എന്നെ മുറിയിലേക്ക് വിളിച്ചു. ബില്ലി പൗലോ മറ്റാരോ ഒരാൾ അവിടെ ഒരു മതപരമായ പരിപാടി അവിടെ ടെലിവിഷൻ നടക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് ടെലിവിഷൻ ഇല്ല, ഒരിക്കലും അങ്ങനെയുള്ള ഒന്ന് എന്റെ വീട്ടിൽ ഉണ്ടാകില്ല ഒരിക്കലും. എന്നാൽ അവിടെ ഒന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങളിൽ നിക്ഷിപ്തമാണ്, എന്നാൽ അത് ചെയ്യരുത് എന്ന് ദൈവം എന്നോട് പറഞ്ഞു. ഞങ്ങൾ അവിടേക്ക് പോയപ്പോൾ അത് ഞാൻ ഒരു വയസ്സായ മാധുരിയായ സഹോദരി നിന്നും വാടകയ്ക്കെടുത്തതാണ്. അവൾക്കൊരു ടെലിവിഷൻ ഉണ്ടായിരുന്നു. അവൾക്ക് തന്റെ വീട് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അതുണ്ടായിരിക്കണം. ഒരു മതപരമായ പരിപാടി കാണാനായി ഞാൻ അതിനെടുത്തിരുന്നു. അതിനാൽ അവരവിടെ ഒരു സുവിശേഷ പാട്ടിന്റെ പ്രോഗ്രാം ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഒരു കൂട്ടം റിക്കുകൾ അവരവിടെ അങ്ങനെ ചെയ്തുകൊണ്ട് അവരെ സ്വയം സുവിശേഷ പാട്ടുകാർ എന്ന് വിളിക്കുന്നു. അത് യേശു ക്രിസ്തുവിന് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി കണ്ടാൽ യേശു ക്രിസ്തുവിന് അതൊരു അപമാനമാണ്. കയ്യിൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു, കൃത്യമായും മതഭക്തിയുള്ളവനായിരുന്നു. എന്നാൽ അവന്റെ ഉള്ളിൽ തെറ്റായ വിത്താൻ ഉണ്ടായിരുന്നത് നോക്കൂ, ആകയാൽ അത് സർപ്പത്തിന്റെ സന്തതിയെ കൊണ്ടുവന്നു. സാത്താൻ ഈ ഏദനിലെ വിത്തിന്മേൽ ഊതി, അതിനാലാണ് അതൊരു കയ്യിനെ പുറത്തു കൊണ്ടുവന്നത്. അവൻ തന്റെ വിഷത്തെ അതിന്മേലിട്ടു. അവൻ കയ്യിൻ ദൈവത്തിന്റെ സമ്പൂർണമായ ഇഷ്ടമറിഞ്ഞിരുന്നു. അവൻ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഉദ്ദേശം അറിഞ്ഞിരുന്നു. കയ്യിന് അറിഞ്ഞിരുന്നു എന്താണ്. എന്നാൽ അവനത് ചെയ്യുന്നു നിരസിച്ചു. അങ്ങനെ അവൻ സർപ്പത്തിന്റെ സന്തതി തന്നെ എന്ന് തെളിയിച്ചു. അവൻ ദൈവത്തിന്റെ സമ്പൂർണമായ ഉദ്ദേശം കണ്ടപ്പോൾ അവനത് നിരസിച്ചു കളഞ്ഞു. ഹാബേലിന്റെ സന്ദേശത്തെ ദൈവം സമർത്ഥിക്കുന്നതായി അവൻ കണ്ടു. അത് ദൈവ ഇഷ്ടമായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. കാണുന്നു, ഹാബേലിന്റെ സന്ദേശം ദൈവം സമർത്ഥിക്കുന്നത് അവൻ കണ്ടു. മാത്രമല്ല, ദൈവം അവനോട് എന്താണ് ചെയ്തത്? അവൻ അങ്ങനെ അവൻ പറഞ്ഞു, അതുപോലെ ചെയ്യുക, നിന്റെ സഹോദരൻ ആരാധിക്കുന്നത് പോലെ ആരാധിക്കൂ, പിന്നെ അത് നിനക്ക് നന്മ ചെയ്യും. എന്നാൽ നിങ്ങൾ നോക്കൂ, അവൻ ദൈവത്തിന്റെ സമ്പൂർണമായ ഇഷ്ടം കണ്ടു, എന്നാൽ അവനത് ആഗ്രഹിച്ചില്ല. നോക്കൂ, അവൻ അതിനോട് എന്തോ ചിലത് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഈ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ ഈ ബൈബിൾ കണ്ടിരിക്കുന്നു, അവർ അത് വായിച്ചിരിക്കുന്നു, എന്നാൽ അവർ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാണുന്നു, അത് സർപ്പത്തിന്റെ ആ വിത്തിനെ കാണിക്കുന്നു. അത് ജനങ്ങളുടെ മുന്നിൽ വളരെ ലളിതമായ രീതിയിൽ സമർത്ഥിച്ചതായി അവർ കാണുന്നു. എന്നാൽ അവരെ സ്വയം ദൈവവചനത്തിന് മുന്നിൽ താഴ്മ ധരിക്കുന്ന കാര്യത്തിൽ വളരെ കാഠിന്യമുള്ളവരെ പോലെ കാണുന്നു. സ്ത്രീകളായ നിങ്ങൾ പെൺകുട്ടികളോട് മുടി നീട്ടി വളർത്തുന്നതിനെ കുറിച്ചും മറ്റും സംസാരിക്കുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾക്ക് മുടി നീളത്തിൽ ഉണ്ടാകേണ്ടത് എന്തിനാണ്? കാണുന്നു, എന്തിനു നിങ്ങൾ നീളം കൂടിയ പാവാടകൾ ധരിക്കണം? നിങ്ങൾ പോയി അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് താങ് തരുന്നത് പോലെ കാണുന്നു. അത് ശരിയല്ലേ? നോക്കൂ, അവരുടെ ഇടയിൽ അവിടെ ഒരു മകളെ ഉണ്ടായിരുന്നാൽ അത് ശരിയാണെന്ന് അവർ അറിയുന്നു. കാണുന്നു, അത് ശരിയാണെന്ന് അവർക്കറിയാം. എന്നാൽ നിങ്ങൾ നോക്കൂ, അവർക്ക് അതിനു മുന്നിൽ എളിമ ധരിക്കാൻ കഴിയില്ല. നോക്കൂ, അതാണത്. കയ്യിൽ ചെയ്തത് എന്താണെന്ന് കാണുന്നോ? ദൈവത്തിന്റെ സമർത്ഥിക്കപ്പെട്ട വചനത്തിന് മുന്നിൽ അവന് സ്വയം എളിമ ധരിക്കാൻ കഴിഞ്ഞില്ല. അവനത് ചെയ്യാൻ കഴിയില്ല. ഓ, പെന്തക്കോസ്തുകൾ പോലും പറയും ദൈവത്തിന്റെ മഹത്വം, ഹല്ലേലൂയ, ഞാൻ എന്റെ മുടി മുറിച്ചിരിക്കുന്നു, എന്നിട്ടും ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഹം, അവിടെ എന്തോ തെറ്റായിട്ടുണ്ടെന്ന് അവിടെ തന്നെ അത് കാണിക്കുന്നു. നോക്കൂ, ആ വിത്ത് വ്യത്യസ്തമായ എന്തിനെയോ കൊണ്ടുവരുന്നു. ഒരു വിത്തിന് കഴിയില്ല, ദൈവത്തിന്റെ ഒരു വിത്തിന് ഒരു മുടിബോബ് ചെയ്ത സ്ത്രീയെ കൊണ്ടുവരാൻ കഴിയില്ല. അതിനത് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം ബൈബിൾ അങ്ങനെ പറയുന്നു. നോക്കൂ, അതങ്ങനെ ചെയ്യില്ല. ഇല്ല സാർ, ഇപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ എളിമപ്പെടുന്നത് കഠിനമായി കാണപ്പെടുന്നു. ഇപ്പോൾ ഉൽപ്പത്തി 4:6-7 ശ്രദ്ധിക്കൂ. ചില തിരുവെഴുത്തുകളെ ഇവിടെ വായിച്ചു പോകാം. ഹാബേൽ ചെയ്തതുപോലെ ചെയ്യുക. അവൻ പറഞ്ഞു, നിന്റെ സഹോദരൻ എന്ത് ചെയ്തു നീ കണ്ടെങ്കിൽ പറഞ്ഞു മുന്നോട്ട് പോയി. ഹാബേൽ ചെയ്തതുപോലെ ചെയ്യുക. അവൻ ചെയ്ത അതേവിധമുള്ള സേവ ചെയ്യുക. പിന്നെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ കിടക്കുന്നു. ഇപ്പോൾ പാപം എന്നാൽ അവിശ്വാസമാണ്. ഹാബേൽ ചെയ്തതുപോലെ നീ ചെയ്യുന്നില്ലെങ്കിൽ അവൻ ശരിയായത് ചെയ്തപ്പോൾ ഞാൻ അവനെ സമർത്ഥിച്ചതായി നീ കണ്ടു. ഇപ്പോൾ നീ അത് ചെയ്തില്ലെങ്കിൽ അപ്പോൾ അത് ആ പാപത്തെ അവിശ്വാസം വാതിൽക്കലിൽ കിടക്കുന്നതായി കാണിക്കുന്നു. കാണുന്നോ, ദൈവം സമർത്ഥിച്ചിരിക്കുന്ന എന്താണെന്ന് അവർ കാണുന്നു. ദൈവം എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നവർ കാണുന്നു. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് അവർ കാണുന്നു. അവർക്ക് അതിനെ കുറിച്ച് അറിയാം. മുകളിൽ ആകാശത്തും താഴെ ഭൂമിയിലും ദൈവം അവന്റെ അടയാളങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം അങ്ങനെയായിട്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നവർ കാണുന്നു. എന്നാൽ അവരത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, സാത്താൻ സർപ്പത്തിന്റെ സന്തതി സാമർഥ്യത്തോടെ ഒരാളെ പ്രത്യേകമായി തിരിച്ചറിയത്തക്കവണ്ണം സകല വചനത്തോടും സകലതുമായിട്ട് വളരെ കൃത്യതയോടെ പുൽപ്പെട്ടു നിൽക്കുകയും ഓരോ വാക്കും കൃത്യമായി പറയുകയും പദപ്രയോഗം കൃത്യമായിരിക്കണം, അതുമല്ല സകലതും കൃത്യമായിരിക്കണം എന്ന പോലെ സെമിനാറിൽ നിന്നും പുറത്തു വരുന്നു. കാണുന്നോ, അങ്ങനെയുള്ള ഒരു വ്യക്തിക്കായി അവർക്ക് സ്വയം താഴ്മ ധരിക്കാൻ കഴിയില്ല. നോക്കൂ, അവർക്കത് ചെയ്യാൻ കഴിയില്ല. അവർ ചെയ്യില്ല, അവർക്കത് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ അതല്ലെങ്കിൽ പാപം വാതിൽക്കൽ കിടക്കുന്നു, അവിശ്വാസം കിടക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ കൽപ്പന ലംഘിക്കുന്നവനായി. നിങ്ങൾ നന്മ ചെയ്യാൻ അറിയുമ്പോൾ അത് ചെയ്യാതിരുന്നാൽ അത് നിങ്ങൾക്ക് പാപഹേതുവാണ്. നിങ്ങൾ ശരിയെന്താണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുമ്പോൾ, കാണുന്നു, വചനം പ്രത്യക്ഷമാക്കി കാണിച്ച ശേഷം അവൻ അറിഞ്ഞുകൊണ്ട് അന്ന് കൽപ്പന ലംഘിച്ചു. അങ്ങനെ അവൻ ആ അതിർത്തി രേഖ ലംഘിച്ചു. അവനത് കടന്നുപോയപ്പോൾ അവൻ ഏദനിൽ നിന്നും പുറന്തള്ളപ്പെട്ടു. നിങ്ങൾക്ക് എവിടെ വരെ പോകാം എന്നുള്ളതിന് ഒരു രേഖയുണ്ട്. പിന്നെ അതിന്റെ മറുവശത്തേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾ പുറത്തായി. നിങ്ങൾക്കതറിയാം. അതറിയില്ലേ? അവിടെ ഒരു രേഖയുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എബ്രായർ 10:26 വായിച്ചു നോക്കൂ. ആ വചനമാണ് ഞാൻ അതിനായി ഉദ്ധരിച്ചത്. നോക്കൂ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ. അത് പുതിയ നിയമമാണ്, അത് ശരിയല്ലേ? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നിങ്ങളോട് പ്രസംഗിച്ചിട്ട്, നിങ്ങൾക്ക് വായിച്ചു തന്നിട്ട്, നിങ്ങൾക്ക് തെളിയിച്ചു തന്നിട്ട്, സത്യത്തിന്റെ പരിജ്ഞാനം നാം കണ്ടതിനു ശേഷം മനഃപൂർവ്വം നിങ്ങൾ മുന്നിലേക്ക് അവിശ്വസിച്ചുകൊണ്ട് പോകുന്നു. അതിനുവേണ്ടി ഇനി ഒരു യാഗവും അവശേഷിച്ചിട്ടില്ല. എന്നാൽ ഭയങ്കരമായൊരു ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമുള്ളൂ. അത് ശരിയല്ലേ? നിങ്ങൾക്ക് ആ രേഖ മറികടക്കാം. വനാന്തരത്തിലൂടെ കടന്നു വരുമ്പോൾ നിങ്ങളുടെ യാത്രയിൽ ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ ഇസ്രായേൽ അതേ കാര്യം തന്നെ ചെയ്തു. മോശയുടെ സന്ദേശം അവർ കേൾക്കുകയും അത് സമർത്ഥിച്ചു കാണിക്കുകയും ചെയ്തിട്ട് ഒരു കള്ളപ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടു, ഓ ഇപ്പോൾ നോക്കൂ കുട്ടികളെ, നാം എല്ലാവരും ഒരുപോലെയാണ്, നാം അന്യോന്യം വിവാഹം കഴിക്കണം, നാം ഇത് ചെയ്യണം എന്നതിനെ കേട്ടു. മോശ അവരോട് വ്യത്യസ്തമായി പറഞ്ഞിരിക്കുകയും ദൈവം അത് സമർത്ഥിക്കുന്നത് കാണുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ മോശയേക്കാൾ ബലയാം പ്രബോധിപ്പിക്കാൻ സാമർഥ്യമുള്ളവൻ എന്ന് കാണപ്പെട്ടിരുന്നു. നോക്കൂ, അവൻ മഹത്തായ കുറെ ജനങ്ങളുള്ള ഒരു രാജ്യത്തു നിന്നും വന്നിരുന്നു. മാത്രമല്ല സകലതും ഒരുമിച്ച് സംഘടിച്ചതും വലിയ പട്ടാളമുള്ള മേവോപ്പേരുടെ നാട്ടിൽ നിന്നും അന്നുള്ള ജനങ്ങൾക്ക് ഭയപ്പെടാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു പ്രവാചകൻ ഇതാ വരുന്നു, അഭിഷിക്തൻ, കള്ളഭിഷേകം പ്രാപിച്ചവൻ. നോക്കൂ, മറ്റൊരു അഭിഷേകം പ്രാപിച്ചവൻ അടുക്കലേക്ക് വരുന്നു. അത് എത്ര അടുത്താണെന്ന് നോക്കൂ. ജനങ്ങളെ അത് പഠിപ്പിക്കുകയും അതിനു പിന്നാലെ അനേകർ പോവുകയും ചെയ്തു. ഇതൊരിക്കലും മറന്നു പോകരുത്. നോക്കൂ, ദൈവത്തിന്റെ സമർത്ഥിച്ച വചനത്തിന്റേതല്ലാത്തതിന്റെ പിന്നാലെ പോയി. ആരെങ്കിലും ഇവിടെ കടന്നു വന്ന് എന്തെങ്കിലും വ്യത്യസ്തമായി നിങ്ങൾ പറയാൻ അനുവദിക്കരുത്. ദൈവം എന്താണെന്ന് തെളിയിക്കുകയും സമർത്ഥിക്കുകയും ചെയ്യുന്നതിനെ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ ആ ജനങ്ങൾ പുറകിലേക്ക് നോക്കി പറഞ്ഞിരുന്നെങ്കിൽ, മോശെ ആകാശങ്ങളിൽ ദൈവം പ്രത്യക്ഷമായി, ആ മനുഷ്യൻ സംസാരിച്ചപ്പോൾ ചെള്ളുകളും ഈച്ചകളും തവളകളും അസ്തിത്വത്തിൽ വന്നു, പുരുക്കളും രോഗങ്ങളും അസ്തിത്വത്തിൽ നിന്നും മാഞ്ഞുപോയി, ചെങ്കടൽ തുറന്നു വന്നു, അപ്പോൾ നാം കടന്നു വന്നു, നമ്മെ സ്വർഗത്തു നിന്ന് മന്ന കഴിപ്പിച്ചു. ഓ, അതാണ് നമ്മുടെ പ്രവാചകൻ. എന്നാൽ ഇതാ ഇവിടെ മറ്റൊരു പ്രവാചകൻ കടന്നു വരുന്നു. ദൈവത്തിന് മഹത്വം, ഞാൻ ഒരു പ്രവാചകനാണ്. പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും, ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ മോശയേക്കാൾ നല്ല പദപ്രയോഗം പ്രയോഗിച്ചു. മാത്രമല്ല ഞാൻ ഈ രീതിയിലും ആ രീതിയിലുമാണ്. നോക്കൂ, അങ്ങനെയും മറ്റുമായിരുന്നു. ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാമോ? അവർ അതിനായി വീണുപോയി. അവരിൽ ഓരോരുത്തരും വനാന്തരത്തിൽ വെച്ച് തന്നെ മരിച്ചുപോയി. അവരിൽ ഒന്നുപോലും ജീവിച്ചില്ല. അവർ ഒരിക്കലും ചെയ്തില്ല. അവരിൽ ഒരാൾ പോലും, അവരിലൊന്നുപോലും സ്വർഗത്തിൽ ഉണ്ടായിരിക്കുകയില്ല. യേശു പറഞ്ഞു, അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നു. നോക്കൂ, പെന്തക്കോസ്തുകൾ ശരിയാണ്. നോക്കൂ, അവർ വാസ്തവമായും ഈ എല്ലാ പ്രവൃത്തി പരിചയത്തിലൂടെയും കടന്നു വന്നു. അവർ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നു. അവൻ പറഞ്ഞു, അവരെല്ലാവരും മരിച്ചു. മരണമെന്നാൽ നിത്യമായ വേർപാട് എന്നർത്ഥം. അവർ ഈ വിധമുള്ള എല്ലാ പ്രവൃത്തി പരിചയത്തിലൂടെ പോയെന്നിരിക്കലും അവർ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല. ഔപചാരികമായ സംസാരം, അവർ പലവിധ ഭാഷകളിൽ സംസാരിച്ചു, ആത്മാവിൽ നൃത്തമാടുകയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ രണ്ട് പ്രവാചകന്മാരുടെയും വചനത്തിന്റെ പ്രകടനത്തിന്റെ മധ്യ വന്നപ്പോൾ അവരിൽ ഒരാൾ വചനത്തിലും മറ്റേയാൾ വചനത്തിനും പുറത്തുമായിരുന്നു. രണ്ടാളും പ്രവാചകന്മാരായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ പറയൂ. ഒരാൾ വചനത്തിലും മറ്റേയാൾ വചനത്തിന് പുറത്തും, രണ്ടും പ്രവാചകന്മാർ, പ്രവാചകന്മാരാണെന്ന് തെളിയിച്ചവർ. എന്നാൽ ഒന്ന് വചനത്തോടൊപ്പമായിരുന്നു. നോക്കൂ, അന്ത്യകാലത്ത് കള്ള അഭിഷിക്തന്മാർ കാണണോ? ഒന്ന് പ്രവാചകന്മാർ, അവർ രണ്ടാളും പ്രവാചകന്മാർ. ഒന്ന് വചനത്തിന്മേലും, മറ്റേ ഒന്ന് വചനത്താൽ സാധൂകരിക്കപ്പെട്ടത്, മറ്റൊന്ന് വചനത്താൽ സാധൂകരിക്കപ്പെടാത്തത്. വീണ്ടും കയ്യനും ഹാബേലും, കളവും സത്യവും, രണ്ടും കാണുന്നു. ശരി, അവരിൽ ഓരോരുത്തരും വനാന്തരത്തിൽ വെച്ച് അഴുകി നശിച്ചു. അവരുടെ പ്രാണനകൾ മരിച്ചുപോയി. അവർ തങ്ങളുടെ ചുമതലയുടെ പാതയിൽ ശരിയായിരുന്നു. അവരോട് ദൈവം കൽപ്പിച്ചിരുന്ന ഓരോ കാര്യവും ചെയ്തുകൊണ്ട് ആലയത്തിൽ പോയിരുന്നു. എന്നാൽ വചനത്താൽ സാധൂകരിക്കാത്ത, ശരിയാണെന്ന് തെളിയിക്കാത്ത തെറ്റായ പ്രാസംഗികനെ സ്വീകരിച്ചു. അവന് ദിവ്യത്വത്തിന്റെ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നിട്ടും ഒരു യഥാർത്ഥ പ്രവാചകനെ നിങ്ങൾക്ക് എന്ത് കൂടുതലായി വിളിക്കാനാകുമോ? എന്നാൽ അവൻ ദൈവത്തിന്റെ അടയാളത്താലും വചനത്താലും ആത്മീയമായി തെളിയിക്കപ്പെട്ടവൻ അല്ലായിരുന്നു. അവർ മരുഭൂമിയിൽ വെച്ച് നശിച്ചു. നീതിയുള്ള മനുഷ്യർ, ബഹുമാന്യർ, മതഭക്തിയുള്ള ജനങ്ങൾ മരിച്ചു പോകുകയും ഒരിക്കലും സ്വർഗത്തിൽ ഉണ്ടായിരിക്കുകയുമില്ല. നോക്കൂ, ഇവിടെയാണ് നാം നടക്കേണ്ടത്. മനസ്സിലായോ? ഇത് ചറുകിപ്പോകാനിട വരരുത്. നോക്കൂ, നോഹയുടെ സമയങ്ങളിലെ വിത്ത് വചനം നാട്ടിയത് ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്കുള്ള ഒരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പരിവർത്തനത്തിലാണ്. നോഹയ്ക്കുണ്ടായിരുന്നത് പോലുള്ള ഒരു ചെറിയ ആരാധനാ സമ്പ്രദായമാണ് ഇത് എന്ന് ജനങ്ങൾക്ക് തോന്നിയേക്കാം. അവൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, പറഞ്ഞു, കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു, ദൈവം സംസാരിച്ചിരിക്കുന്നു, ഇതാ ഒരു മഴ വരാൻ പോകുകയാണ്. ശാസ്ത്രം, അന്നുള്ള വിദ്യാഭ്യാസവും മതബോധവും ഇങ്ങനെ പറഞ്ഞു. ആ വയസ്സനായ നാട്യം കാണിക്കുന്നവനെ നോക്കൂ, അവൻ വയസ്സായി വരുന്നു, അവന്റെ മനസ്സ് തെന്നിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അവൻ ശരിയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവനൊരു സമർത്ഥിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ, അവസാനമായപ്പോൾ അവന്റെ സന്ദേശം വാസ്തവമായും സമർത്ഥിക്കപ്പെട്ടു. അവനെന്ത് സംഭവിച്ചു? അവൻ ഭൂമിയിൽ നിന്നും മഹത്വത്തിലേക്ക്, ഒരു പെട്ടകത്താൽ അവൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വചനത്താൽ രൂപാന്തരം പ്രാപിച്ചു പോയി. ശാസ്ത്രത്തിന്റെ സ്പ്രേ ശേഷിച്ചവരെ ജീർണിപ്പിച്ച് ന്യായവിധിയിലാക്കി. അവൻ വെള്ളത്തിന്റെ ന്യായവിധിയാൽ ജീർണിച്ച് ന്യായവിധിയിലായി. ഈ മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രീയുഗത്തിൽ അതിന്റെ ഏദനിലേക്ക് മടക്കി കൊണ്ടുവരാനായി, ശാസ്ത്രീയ അവസ്ഥയിൽ ഏദൻ സഭ തിരുവചനത്തിന് പകരമായി ഇന്ന് ജനങ്ങൾ എന്തു ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ ദൈവവചനത്തെ ഉയർത്തുന്നുണ്ടോ? ജനങ്ങൾ ദൈവവചനത്തെയാണോ ഉയർത്തിക്കാട്ടുന്നത്? അതോ സ്വയം അവരെ തന്നെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുകയാണോ? അതിൽ ഏതാണ് ആശ്ചര്യമായിരിക്കുന്നില്ലേ? സഭ വൈകൃതമാക്കപ്പെട്ട വിത്തായിരിക്കുന്നു. ശാസ്ത്രീയമായ അറിവ് പദ്ധതികൾ മുഴുവൻ മനുഷ്യരാശിയെയും വീണ്ടും ബാധിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം ശാസ്ത്രീയമായി അറിവില്ലാത്തവരായിരിക്കുന്നു. ദൈവവചനത്തിന്റെ ശാസ്ത്രീയമായ അറിവില്ലാത്തവരായിരിക്കുന്നു. അതത്രയും വലുതായിട്ട് പറയാൻ പ്രയാസമുള്ളതായിരിക്കുന്നു. അതങ്ങനെയല്ലേ? എന്നാൽ അവരാകുന്നു പറയും, അതിന് അങ്ങനെ ആകാനാകില്ല, യേശു വന്നപ്പോൾ അങ്ങനെയായിരുന്നു. യേശു വന്ന ദിവസം, ആ ദിവസം ആ മനുഷ്യർക്ക് വചനം അറിയാമായിരുന്നു, അക്ഷരത്തിന് മാത്രം അവർക്കറിയില്ലായിരുന്നു. തീർച്ചയായും. എന്നാൽ അവൻ ആരായിരുന്നു എന്നതിനെ കുറിച്ച് അറിവില്ലാത്തവരായിരുന്നു. ഒരു പ്രാവിൻ ചിറകിന്മേൽ അവൻ കൃത്യമായും എന്താണ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് അത് നടപ്പിൽ വരുത്തിയപ്പോൾ അവരത് കണ്ടു. അതുമാത്രമല്ല, വചനം പറഞ്ഞിരുന്നത് പോലെ തന്നെ അവൻ ചെയ്തു. ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ട. എന്നാൽ അവൻ എന്ത് ചെയ്യുമെന്ന് വചനം പറഞ്ഞിരുന്നുവോ അപ്രകാരം തന്നെ ചെയ്തു. അന്നത്തെ ദിവസത്തിൽ അവർ ശാസ്ത്രീയരായ മനുഷ്യരായിരുന്നു. എന്നാൽ മനഃപൂർവ്വം പാപം ചെയ്യേണ്ടതിന് ശാസ്ത്രീയമായി അറിവില്ലാത്തവരായിരുന്നു. ഹോഗെ ചന്ദരാക്കി അവളുടെ നഗ്നത കാണിക്കാനായി, അവളുടെ നഗ്നത കാണിച്ചു കൊടുക്കാൻ അവർക്ക് ദൈവവചനം ആവശ്യമായിരിക്കുന്നു. വെളിപ്പാട് മൂന്നിൽ പറയുന്നു, നിന്റെ കണ്ണു തുറന്ന് നിന്റെ നഗ്നത കാണാനായി നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ലേപനം ദൈവത്തിന്റെ വചനമാണ്. കണ്ണിന് സൗഖ്യം വന്നാൽ അത് നിങ്ങളെ ലോക കാര്യങ്ങളിൽ നിന്നും അവന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നു, നിങ്ങൾ പറയും, ഒരിക്കൽ ഞാൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ അന്ധനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ കാണുന്നു. നോക്കൂ, അത് വ്യത്യസ്തമായിരിക്കും. അത് തന്നെയാണ് സഭയെ വിളിച്ചുകൊണ്ട് പറയുന്നത്, നിന്റെ നഗ്നത കാണാനായി നിന്റെ കണ്ണു തുറന്ന് നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ആ പരിശുദ്ധാത്മാവ് വാസ്തവമായി അവിടെ ആഴത്തിലായി എന്തെങ്കിലും കിട്ടിയിട്ടുള്ള വ്യക്തിയിലേക്ക് കടന്നു വരട്ടെ. ഒരു രോഗസൗഖ്യം ഉള്ളിൽ നിന്നാണ് വരുന്നത്. ആ സൗഖ്യം നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിൽ നിന്നും കടന്നു വരട്ടെ. ആ കലർപ്പില്ലാത്ത വിത്തിന് ഒരു യഥാർത്ഥ ആത്മാവാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ അതിനൊരു ദൈവത്തിന്റെ പുത്രനയോ അഥവാ പുത്രിയോ അല്ലാതെ മറ്റൊന്നിനെയും വഹിക്കാൻ കഴിയില്ല. എന്നാൽ ആ കലർപ്പില്ലാത്ത ആത്മാവ് ഒരു നെരിപ്പോടിന്റെ വിത്തിനുമേൽ വീണാൽ, ആ മഴയ്ക്ക് നെരിപ്പോടിന്റെ വിത്തിനുമേൽ വീഴാൻ കഴിഞ്ഞാലും, അത് കോതമ്പിൽ വീഴുമ്പോൾ ജീവൻ പ്രാപിക്കുന്നത് പോലെ തന്നെ അത് മറ്റേതിന്റെ മേൽ വീഴുമ്പോഴും ജീവനുണ്ടാകും. എന്നാൽ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. കാണുന്നു, അവന്റെ വചനം വഹിക്കുന്ന ദൈവത്തിന്റെ ഫലം കായ്ക്കുന്ന മരങ്ങളാണ് നാം. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് എന്റെ പിന്നാലെ വരട്ടെ. അവന്റെ വിദ്യാഭ്യാസത്തെ ത്യജിക്കട്ടെ, അവന്റെ അറിവിനെ ത്യജിക്കട്ടെ, അവന്റെ ഡിഗ്രികളെ ത്യജിക്കട്ടെ, തന്റെ ക്രൂശം വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ. ജനങ്ങൾക്ക് അവരുടെ ചിന്തിക്കാനുള്ള സാമാന്യ മര്യാദ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിവിടെയുള്ള ചില വചനങ്ങളെ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. അതിനുമേൽ സ്വയം ഞാൻ ഏകദേശം 5-10 നിമിഷത്തേക്ക് കൊടുക്കുന്നു. നോക്കൂ, ജനങ്ങൾക്ക് തമ്മിൽ അവരുടെ സാധാരണ മര്യാദ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ എങ്ങനെ ആയിരിക്കണമോ അങ്ങനെ ആയിരിക്കുന്നില്ല. ഇവിടെ എന്റെ സഹോദരന്മാരുടെയും പ്രായമുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജനങ്ങൾ എങ്ങനെയാണോ സഹവർത്തിക്കേണ്ടത് അങ്ങനെ പെരുമാറുന്നില്ല. അവർക്ക് അവരുടെ സാമാന്യ തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ ജീവിക്കുന്ന ഈ നൂതന ശാസ്ത്രീയ ദിവസത്തിൽ ജനങ്ങളുടെ മേലുള്ള മാനസിക സ്വാധീനമാണ് അവരുടെ സ്വാഭാവിക യുക്തിചിന്ത നഷ്ടപ്പെടാൻ കാരണം. ഒരു സ്ത്രീയായോ ഒരു സഹോദരനായോ ഒരു സഹോദരിയായോ അവർക്ക് ആരെയെങ്കിലും ആദരിക്കാൻ കഴിയുന്നില്ല. അതെന്തൊരു അഴുക്കാടലാണ്. അവർ കഴിവതും വേഗത്തിൽ, അതുമല്ല സ്ത്രീകൾ തന്നെത്താൻ അത്രമാത്രം അസാന്മാർഗികമായ വിധം വസ്ത്രം ധരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. പിന്നെ അവർ പറയും, ഞാനൊരു നല്ല സ്ത്രീയാണ്. അതെ, അവൾ എന്തുകൊണ്ടാണ് അത് ധരിച്ചുകൊണ്ട് അവിടേക്ക് പോകുന്നത്? അവൾ അന്ധയാണ്. അതെ, നിങ്ങളുടെ ഇവിടെയുള്ള സഹോദരിമാരിൽ ഒരാൾ, ചെറു പ്രായമുള്ളവൾ, അവളുടെ അമ്മയോ അഥവാ എന്റെ അമ്മയോ ഇന്ന് സ്ത്രീകൾ നടക്കുന്ന രീതിയിൽ അവർ തെരുവിലൂടെ നടന്നിരുന്നു എങ്കിൽ അവർ അവളെ പിടിച്ച് മാനസിക രോഗാശുപത്രിയിൽ ഇടുമായിരുന്നു. അവൾക്ക് തന്റെ വസ്ത്രം ധരിക്കാനുള്ള ബോധം പോലും നഷ്ടപ്പെട്ടു പോയി. അതെ, അത് അന്ന് ബുദ്ധിഭ്രമമായിരുന്നു എങ്കിൽ അത് ഇന്നും ബുദ്ധിഭ്രമം തന്നെ. അതെപ്പോഴും അതേവിധമുള്ള സ്ത്രീ തന്നെ കാണുന്നു. എന്നാൽ അവർക്ക് അവരുടെ മര്യാദയും അവരുടെ എല്ലാ തിരിച്ചറിവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് അവരുടെ നഷ്ടമായി. നൂതനമായ അറിവിനാലും വിദ്യാഭ്യാസത്താലും പരിഷ്കാരത്താലും ഇത് ആരോഗ്യത്തോടെ ഇരുത്തും. ഇതെടുക്കൂ, അത് പാപം നിറഞ്ഞതും മരണവുമാണ്. ശ്രദ്ധിക്കൂ, അവരാകുന്നത് പോലെ അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. സഭാജീവിതത്തിലും അത് കാണാനാകുന്നു. അത് വളരെ പണ്ട് സഭാജീവിതത്തിലും കാണാൻ കഴിയുമായിരുന്നു. പ്രവാചകൻ എന്തെങ്കിലും പറഞ്ഞ് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഇളകുമായിരുന്നു. അവർ അതുമായി നേരെ നിൽക്കുമായിരുന്നു. അവർ ഇളകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല, അവരെ വോട്ട് ചെയ്ത് പുറത്താക്കൂ. കാണുന്നു, നോക്കൂ, അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് അവശേഷിക്കുന്നില്ല. ഇനി മുതൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനങ്ങൾ ഇളകുകയില്ല. ദൈവത്തിന്റെ വചനം അവന്റെ ആത്മാവായിരിക്കുന്നു. അവന്റെ വചനം അവന്റെ പ്രവാചകന്റെ അടുക്കൽ വരുന്നു. ആ വചനം ലോകത്തിന്റെ ഏതു കാര്യമായിരിക്കുന്നു, അത് നിങ്ങളെ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി രൂപാന്തരപ്പെടുത്തുന്നു. വചനത്തിന് ഈ പ്രവാചകന്മാർ സംസാരിക്കുമ്പോൾ മാത്രമേ വരാനാകൂ. അത് വചനവുമായി താരതമ്യം ചെയ്ത് അതൊരു വചനമാണ് എന്ന് കാണിക്കേണ്ടതുണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾ ആ വചനം സ്വീകരിച്ചാൽ അത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഒരു ദൈവപുത്രിയിൽ അഥവാ ഒരു പുത്രൻ നിന്ന് അല്ല, ലോകത്തിന്റെ ഒരു പുത്രനിൽ നിന്നും ലോകത്തിന്റെ പുത്രിൽ നിന്നും ഒരു ദൈവത്തിന്റെ പുത്രനോ അഥവാ പുത്രിയോ ആയി രൂപാന്തരപ്പെടുത്തും. നിങ്ങൾ ഇവിടേക്ക് നോക്കുവിൻ, എത്ര പേർക്ക് ആ പ്രവൃത്തി പരിചയമുണ്ട്? നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ആ പ്രവൃത്തി പരിചയമുണ്ട്. എന്തെന്നാൽ അതരുളി ചെയ്യപ്പെട്ടു, അത് വിശ്വസിക്കപ്പെട്ടിട്ട് വചനം മുന്നോട്ട് വന്ന് ഹൃദയത്തിന്റെ കിടക്കയിൽ വീണിട്ട് അവിടെ അത് നേരെ വളർന്നു വന്നു. കാണുന്നു, നിങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നു. അവന്റെ പരിശുദ്ധാത്മാവ് വിത്ത് വചനത്തെ അതിന്റെ സാദൃശ്യത്തിൽ രൂപാന്തരപ്പെടുത്തുന്നു. ഒരു സബർജൻ പഴത്തിന്റെ മരം സബർജൻ കൊണ്ടുവരുന്നെങ്കിൽ ഒരു ആപ്പിൾ മരം ആപ്പിളും. അങ്ങനെയുള്ള കാര്യങ്ങളെയും പോലെ അവന്റെ വചനം ദൈവത്തിന്റെ പുത്രന്മാരെയും പുത്രികളെയും കൊണ്ടുവരുന്നു. അതങ്ങനെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളതും. ഒരിക്കൽ ലോകം അന്ധകാരത്തിലും താറുമാറിലും വീണ് കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മുൻകുറിക്കപ്പെട്ട വിത്തിന് മുകളിലൂടെ യാത്ര ചെയ്തു. ഒരു മുൻകുറിച്ച വിത്ത്, ആ മുൻകുറിക്കപ്പെട്ടത് അത് രൂപാന്തരപ്പെട്ടിരുന്നു. അത് യെശയ്യാവിന്റെ 9:6. ഇപ്പോൾ ആ പ്രവാചകൻ അവിടെ നിൽക്കുന്നു. ജനങ്ങളുടെയും രാജ്യങ്ങളുടെയും മേൽ സ്വാധീനമിടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണത്. അന്നത്തെ മതഭക്തിയുള്ള ജനങ്ങൾ അവനെ വിശ്വസിച്ചിരുന്നു. അവരിൽ എല്ലാവരുമല്ല, അങ്ങനെ ഒരിക്കലും അവർ ചെയ്തില്ല. എന്നാൽ ഈ പ്രവാചകൻ ആ മനുഷ്യൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായും ശരിയെന്നവർ കണ്ടു. അവൻ എന്തുതന്നെ പറഞ്ഞാലും കൃത്യമായും സംഭവിച്ചിരുന്നു. അതുമല്ല, ഇവിടെ ഒരു മനുഷ്യന് ജനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയേണ്ടതായിട്ടുണ്ടായിരുന്നു, ഒരു കന്യക ഗർഭിണിയാകും. ഓ, ചോദ്യം ചെയ്യുന്നതിനും പുറത്ത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ദൈവം തന്നെ അത് സ്വയം പറയില്ല, അവൻ തന്റെ പ്രവാചകനിലൂടെ സംസാരിക്കുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് ബൈബിളിൽ യാതൊന്നും തന്നെ എഴുതിയിരുന്നില്ല. എന്നാൽ ഈ പ്രവാചകൻ എഴുന്നേറ്റിട്ട് പറയുന്നു, ഒരു കന്യകയ്ക്കുണ്ടാകും. യെശയ്യാവ് 9:6, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇപ്പോൾ ഒരു കന്യക ഗർഭിണിയാകും. ആ വചനം അരുളി ചെയ്തു എങ്കിൽ അതൊരു അണുവായിരുന്നു. എന്നെങ്കിലും അതിനെ സ്വീകരിക്കാനായി ഒരു നിലം അവിടെ ഉണ്ടായിരിക്കും. അവൻ പ്രദേശത്തെല്ലാം അന്വേഷിച്ചു, അവിടെ ആരുമുണ്ടായിരുന്നില്ല. അവൻ രാജ്യങ്ങളെല്ലായിടത്തും കൂടെ പോയി, അവിടെ ആരുമുണ്ടായിരുന്നില്ല. 800 വർഷങ്ങൾ കഴിയുമ്പോൾ ആ മുൻകുറിക്കപ്പെട്ട വചനം ഒരു കിടക്ക കണ്ടു. അവൾ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആരംഭത്തിൽ ദൈവം ചെയ്തതുപോലെ പ്രകാശമുണ്ടാകട്ടെ. ഒരു പക്ഷേ 800 വർഷങ്ങൾക്ക് ശേഷമാകാം ആ പ്രകാശം കടന്നു വന്നത്. ഒരു മരമുണ്ടാകട്ടെ, അവൻ പറഞ്ഞിരുന്ന് ഓരോന്നും അത് വീണ്ടും അപ്രകാരം തന്നെ കടന്നു വന്നു. ഇവിടെ ഒരു മുൻകുറിക്കപ്പെട്ട വിത്ത് ഇമ്മാനുവേലിന്, ദൈവം നമ്മോടുകൂടെ കൊണ്ടുവന്നു. അവനെ ജാതികൾ അന്വേഷിക്കുന്നു. യേശു, അവനെയാണ് ഇന്ന് നാം അന്വേഷിക്കുന്നത്. നിങ്ങൾ മുൻകുറിച്ച വിത്തിനെ കാണുന്നു. സാത്താൻ ഹൗവയുടെ മേൽ ചെയ്തതുപോലെ അവൻ സ്പ്രേ ചെയ്യാൻ ശ്രമിച്ചു. അവൻ അതിനെ സ്പ്രേ ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അവൻ തോൽവിയടഞ്ഞു. അവന്റെ തള്ളി പുറത്താക്കുന്നത് അവിടെ ആയിട്ട് അവൻ ഒരു മുൻകുറിക്കപ്പെട്ട വിത്തായിരുന്നു. അവനെ ഒരു പരീശനായോ ഒരു സദൂക്യനായോ മാറ്റേണ്ടതിന് അവർക്കവൻ എടുക്കാനായില്ല. അവർക്കവന് ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞില്ല. അവൻ ദൈവത്തിന്റെ മുൻകുറിക്കപ്പെട്ട ആരുളി ചെയ്ത വചനമായിരുന്നു. സാത്താന് അവന്റെ അവിശ്വാസത്തെ അവനെ വേറെറിയാൻ കഴിഞ്ഞില്ല. അവനത് തള്ളി പുറത്താക്കേണ്ട ഒന്ന് അവനിലുണ്ടായിരുന്നു. ദൈവം നമ്മുടെ മേൽ ഒരു തള്ളി പുറത്താക്കലിനെ സ്പ്രേ ചെയ്യട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അത് ശരിയാണ്. അതിനുശേഷം ആത്മാവ് അവന്റെ മേൽ സഞ്ചരിച്ച് അവന്റെ സന്നിധി നിന്നും ഈ ദിവസത്തെ പ്രകാശത്തെ കൊണ്ടുവരാനായി ഈ ദിവസത്തെ മുൻകുറിക്കപ്പെട്ട വിത്തായ സഭയുടെ മേൽ പ്രകാശം കൊണ്ടുവന്ന് ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി രൂപാന്തരപ്പെടുത്താൻ അവനെ അവൻ കാൽവരിയിലേക്ക് പുരുഷിലേക്ക് അയച്ചു. മുൻകൂട്ടി നിർണയിച്ചത് എന്ന വാക്കിന്മേൽ ഇടറി വീഴരുത്. നിങ്ങൾ നോക്കൂ, ഞാൻ അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് എഫ്എസർ 1:5 കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, നിങ്ങൾ എപ്രകാരമായിരുന്നു എന്ന് നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ പിതാവിലായിരുന്നത് പോലെ കഴിഞ്ഞ രാത്രിയിൽ ഞാനത് പറഞ്ഞിരുന്നു. ആരംഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ പിതാവിലായിരുന്നു. നിങ്ങൾ അവിടെ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അതിനെ കൊണ്ടുവരേണ്ടതിന് അത് വിളയുന്ന നിലത്തിലേക്ക് പാകേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ അവന്റെ മകനായിത്തീരുന്നു. നിങ്ങൾ അവളുടെ പുത്രിയായി. നോക്കൂ, അതൊരു വിത്തായിരുന്നു. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പോൾ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരു കലർപ്പില്ലാത്ത മുൻകുറിക്കപ്പെട്ട വിത്ത് അവിടെ ഒരു നിങ്ങൾ ദൈവത്തിലായിരുന്നു. നിങ്ങളെപ്പോഴും ദൈവത്തിലായിരുന്നു. നിങ്ങളുടെ ജീവൻ ചെയ്യണോ, അത് ദൈവത്തിന്റെ ഒരു സ്വഭാവ ഗുണമായിരുന്നു. അതവന്റെ വിചാരമായിരുന്നു. ഉദാഹരണമായി ചോദിക്കാം, ഈ അഴകുള്ള മഹിള ഇവിടെ ഇരിക്കുന്നു. നോക്കൂ, ദൈവം പറഞ്ഞു ഒരു പെൺകുട്ടി ജനിക്കുന്ന ആ ദിവസം അവളുടെ പേർ ഇന്നതായിരിക്കും. അവൾ ഇതും ഇതും പിന്നെ അങ്ങനെയുമായിരിക്കും. അതുമല്ല, ഈ മണിക്കൂറിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അവളിരുന്ന് സന്ദേശം കേൾക്കുമ്പോൾ ചുവന്ന നിറമുള്ള വസ്ത്രം ധരിച്ചിരിക്കും. നോക്കൂ, അതവന്റെ ചിന്തയായിരുന്നു. നിങ്ങളുടെ ഭർത്താവ് ആരായിരുന്നാലും അതുമല്ല അതാരായാലും അവൻ അതിനെ ഒരുമിച്ചു കൊണ്ടുവരികയും ഈ ദിവസം നിങ്ങൾ ഇവിടെ ഈ പട്ടണത്തിൽ ഇരിക്കുകയും ചെയ്യും. അതിന് തോൽവിയടയാനുള്ള ഒരു വഴിയുമില്ല. നോക്കൂ, എന്തെന്നാൽ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു വിത്തായി അകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ആ വിത്ത് എന്തായിത്തീരുമെന്ന് അരുളി ചെയ്തപ്പെട്ടിരുന്നു. അതിനെ ഉൽപ്പാദിപ്പിക്കും. അത് കൃത്യമാണ്. അതവന്റെ വചനമാണ്. അവൻ തന്റെ വചനത്തെ കാക്കുന്നു. അവൻ അതിനുമേൽ ജാഗരിക്കുന്നു. ഒരു അണുവായി നിങ്ങൾ നിങ്ങളുടെ പിതാവിലായിരുന്നു. നിങ്ങളൊരു പുത്രിയായി കടന്നു വന്നു. നിങ്ങൾ നിങ്ങൾ നിങ്ങളും ഓരോരുത്തരും സഹോദരന്മാരും സഹോദരികളും നിങ്ങൾ കടന്നു വന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാവിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ നിങ്ങൾ ദൈവത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങൾ ബൈബിളിലെ സന്ദേശത്തെ വിശ്വസിക്കുന്നു എങ്കിൽ, ഈ ദിവസത്തെ സന്ദേശം അതിന്റെ ഒരു സമർത്ഥനത്തെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം നിങ്ങൾ ഇവിടെ ഇരിക്കുമെന്ന് മുൻ നിയമിക്കപ്പെട്ടിരുന്നതിനാലാണ്. അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഇവിടെ ആയിരിക്കുമായിരുന്നില്ല. നിങ്ങൾ തെരുവിലായിരുന്നു കൊണ്ട് ഒരു പക്ഷേ മദ്യപിക്കാം. നിങ്ങളിൽ ചിലർ മറ്റു ചിലർ ആരുടെയെങ്കിലും ഭാര്യയുമായി ചുറ്റിക്കറങ്ങുന്നുണ്ടാകാം. വിവാഹിതരായ സ്ത്രീകളായ നിങ്ങൾ മറ്റേതെങ്കിലും സ്ത്രീയുടെ ഭർത്താവുമായി കറങ്ങി നടക്കുകയോ അഥവാ അങ്ങനെയോ മറ്റോ ചെയ്തേനെ. നോക്കൂ, എന്നാൽ നിങ്ങൾ ഇവിടെ ആയിരിക്കുമെന്ന് മുൻ നിർണയിച്ചിരുന്നു. നോക്കൂ, അതിനെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരു പിതാവുണ്ട്. അവൻ ദൈവമാണ്. നിങ്ങൾ ഒരു വിത്തായിരുന്നു. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു ആ സ്ഥലത്ത്, അന്ന് നിങ്ങൾ ഒരു വിചാരമെന്ന പോലെ അവനിലായിരുന്നു. ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയായി അവനുമായി കൂട്ടായ്മ ചെയ്യാൻ കഴിയുന്നു. കാണുന്നോ, നിങ്ങൾ നിങ്ങളുടെ പിതാവിൽ ആരംഭത്തിലായിരുന്നത് പോലെ. എന്നാൽ നിങ്ങളിപ്പോൾ നിങ്ങൾ പുത്രന്മാരും പുത്രിമാരുമായി. അതുകൊണ്ട് നിങ്ങളുടെ അപ്പനമ്മമാരുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ചെയ്യാനാകുന്നു. ഇപ്പോൾ നാം ദൈവവുമായി നമ്മുടെ പിതാവുമായി കൂട്ടായ്മ ചെയ്യാനാകുന്ന ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. നോക്കൂ, അതത്ര മനോഹരമായിരിക്കുന്നു. നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ലേ? അന്ന് നിങ്ങൾ അവനെ പോലെയാകും. നാം പുത്രന്മാരായിരുന്നു എങ്കിൽ പിന്നെ നിങ്ങൾ ഗുണവിശേഷങ്ങളാണ്. ആരംഭം മുതലേ നിങ്ങൾ അവനിലായിരുന്നു. മാത്രമല്ല, ഓർക്കുക, നിങ്ങൾ ആരംഭത്തിൽ അവനിലായിരുന്നു എങ്കിൽ യേശു അത് ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ നിങ്ങൾ അവനിലായിരിക്കുകയും അവൻ അപമാനമേറ്റപ്പോൾ അവനോടൊപ്പം അതേറ്റു. നിങ്ങൾ അവനിനുള്ളിലായി അവനോടൊപ്പം കാൽവരിയിലേക്ക് നടന്നു. നിങ്ങൾ അവനിലായി മരിച്ചു. നിങ്ങൾ അവനിലായി ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ അവനിൽ സ്വർഗീയ സ്ഥാനങ്ങളിൽ അവനുമായി ഒരുമിച്ചിരിക്കുന്നു. കാണുന്നോ, ഞാനൊരു അമേരിക്കക്കാരനാണെങ്കിൽ ഞാൻ അവളുടെ ലജ്ജയ്ക്കായി നിലകൊള്ളും. ഞാൻ അവളുടെ ഐശ്വര്യത്തിനായി നിലകൊള്ളുമെന്നും അവൾ എന്തായിരുന്നാലും ഞാനാകുന്നു ഞാനൊരു അമേരിക്കൻ പൗരനാണ്. ഞാനായിരുന്നു ഞാൻ പ്ലേമോത്ത് പാറയിൽ വന്നിറങ്ങി. അതെ സർ, അതെ, ഞാൻ പ്ലേമോത്ത് പാറയിൽ വന്നിറങ്ങി. ഞാനതൊപ്പിട്ടു. അവർ ആ രാവിലെ നേരം സ്വാതന്ത്ര്യത്തിന് വിളംബരം ഒപ്പുവച്ചപ്പോൾ ഞാൻ ആ ഹാളിലുണ്ടായിരുന്നു. ഞാൻ അവരുമായി ചേർന്നതൊപ്പുവച്ചു. ഞാൻ അവരുടെ സമ്പദ്ഘടനയുടെ ഭാഗമാണ്. ഞാൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചു. അത് ശരിയാണ്. ഫോർജ് താഴ്വരയിൽ അവന നദി മുറിച്ചു കടക്കുമ്പോൾ ഞാൻ അബ്രഹാം ലിങ്കനൊപ്പമായിരുന്നു. അന്ന് രാവിലെ നേരം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരുമായി ചേർന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉണ്ടായിരുന്നു. നിങ്ങളൊരു അമേരിക്കക്കാരനായി ഉണ്ടായിരുന്നു. നിങ്ങളൊരു അമേരിക്കക്കാരനാണെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്നു. എന്തെന്നാൽ അമേരിക്ക സകലതും നിങ്ങളാകുന്നു. ഗുഹാമിൽ കൊടി, ഞാൻ കൊടി നാട്ടി. അത് ചെയ്യാൻ ഞാൻ അവരെ സഹായിച്ചു. ഞാൻ ഓരോ കോട്ടയും പിടിച്ചെടുത്തു. ഒരു വിപ്ലവകാരിയായി ഞാൻ അവളുടെ ലജ്ജ ചുമന്നു. അവൾ എന്തെല്ലാമായിരുന്നോ അത് ഞാനാകുന്നു. ക്രിസ്തു എന്തെല്ലാമായിരുന്നോ അത് ഞാനാണ്. അവൻ എന്താകുന്നോ അത് ഞാനാണ്. ഓ ദൈവമേ, അവനൊരു മതഭ്രാന്തൻ എന്നാണ് കണക്കാക്കിയിരുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഞാനുമായിരിക്കണം. അവന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളാൽ അവൻ ഒരു ബേൽസെബൂബായിരുന്നു എങ്കിൽ ഞാനുമാകുന്നു. അവൻ എന്തെല്ലാമായിരുന്നോ അത് ഞാനാണ്. അവൻ എന്തെല്ലാമായിരുന്നോ അത് നിങ്ങളുമാണ്. അവളുടെ അനശ്വരതയ്ക്കും അവളുടെ സ്വാതന്ത്ര്യത്തിനും അഥവാ അവളുടെ ഖ്യാതിക്കും അവളുടെ മഹത്വത്തിനും അവളുടെ ലജ്ജയ്ക്കും തികച്ചും നാം നിർമ്മാതാക്കളാകണം. തികച്ചും നാം അതായിരിക്കണം. തികച്ചും നാം ആ സഭയായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കണം. അവൻ ജീവിച്ചപ്പോൾ ഞാൻ അവനോടൊപ്പം ഭൂമിയിൽ ജീവിച്ചിരുന്നു. അവൻ മരിച്ചപ്പോൾ ഞാൻ അവനോടൊപ്പം മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാൻ അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. ഞാൻ കൂടിച്ചേരുകയും ഇപ്പോൾ ഞാൻ അവനോടൊപ്പം സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ ഞാൻ അവന്റെ ഭാഗമാണ്. അവൻ എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം ഞാനുണ്ട്. എവിടെയെല്ലാം എന്റെ ദാസനുണ്ടോ അവിടെ ഞാനുമുണ്ടാകും. ഇപ്പോൾ അവനെ നമ്മളുമായി നമ്മിലൂടെ കൂട്ടായ്മ ചെയ്യാനാകുകയും അവന്റെ വചനത്തെ നമ്മിൽ വിശ്രമിപ്പിക്കാനും സാധിക്കുന്നു. അത് നാം അവന്റെ വചനത്തിന്റെ ഒരു ഭാഗമാകുന്നു. നാം അവൻ വചനമാകുന്നു എങ്കിൽ നാം അവന്റെ ഭാഗമാകുന്നു. എന്നാൽ നാം വചനത്തിന്റെ ഭാഗവുമാകുന്നു. എനിക്കൊരു കൈയുള്ളപ്പോൾ ഞാൻ എങ്ങനെ നിരാകരിക്കും? എത്രമാത്രം ഒരു വിഡ്ഢിയായാലും ശരി, കാര്യമില്ല. എന്നോ ക്ഷമിക്കണം, ചില ശാസ്ത്രം പറഞ്ഞേക്കാം അതെനിക്കൊരു കൈയില്ല, എനിക്കൊരു കൈ കിട്ടിയിരിക്കുന്നു, എനിക്കൊരു കൈ കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ അതിനെ ഉപയോഗിക്കുന്നു. അതുമല്ല, എനിക്കൊരു ദൈവത്തെ കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എനിക്കൊരു രക്ഷകനെ കിട്ടി. ഞാൻ അവനെ എന്റെ പ്രാണനിൽ അനുഭവിക്കുന്നു. ഞാൻ അവന്റെ ഭാഗമാണ്. അതാണ് ഈ വചനം പറയുന്നത്. അതാകുന്നു ഞാൻ. ഞാൻ ഇതിന്റെ ഒരു ഭാഗം വിട്ടുകളഞ്ഞാൽ അതെനിക്കൊരു കൈയുണ്ടെന്നോ ഒരു ചെവിയോ ഒരു കണ്ണോ കിട്ടിയിട്ടുണ്ടോ എന്ന് പറയുന്നതിനെ നിരാകരിക്കുന്നത് പോലെയാണ്. ഞാൻ എങ്ങനെ എന്റെ ശരിയായ മനോനിലയിൽ ചെയ്തുകൊണ്ടാൽ? അതുമല്ല, എന്റെ ശരിയായ മനോനിലയിൽ എനിക്ക് ദൈവത്തിന്റെ സത്യാത്മാവിനെ എന്റെ കാഴ്ചയിൽ തന്നെയായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ എനിക്ക് നിരാകരിക്കാനും കഴിയില്ല. എനിക്ക് ആ വിഭാഗീയ സഭ പറയുന്നതോ അതല്ല അതിനെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നു എന്നതിനെയോ എടുക്കേണ്ടതുണ്ട്. കാണുന്നോ, നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ രൂപാന്തരപ്പെടുക. അവന്റെ വചനത്തിലൂടെയാണ് അവനെ നമ്മെ രൂപാന്തരപ്പെടുത്താനാകുന്നത്. അതിൽ നാം വിശ്രമിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നാം അതിന്റെ ഭാഗമാകുന്നു. ഇപ്പോൾ അനേക കാര്യങ്ങളുണ്ട്. എന്റെ സ്വാഭാവിക ജനനത്തെ കുറിച്ചാണെങ്കിൽ, എന്റെ പ്രാകൃതമായ ജനനത്തെ കുറിച്ച് എനിക്ക് വമ്പ് പറയാൻ കഴിയാത്ത അനേക കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയും, എനിക്കതിനെക്കുറിച്ച് വമ്പ് പറയാൻ എന്റെ കയ്യിൽ യാതൊന്നുമില്ല. ആരംഭം മുതലേ എന്റെ അമ്മ ഒരു പാപിയായിരുന്നു, എന്റെ അപ്പൻ ഒരു പാപിയായിരുന്നു. അവരിലധികം പേരും കെൻഡുക്കു പുറത്ത് കൊലയാളികളും തോക്ക് വെച്ച് അന്യോന്യം അടിപിടി കൂടുന്നവരും. അവരിലനേകർ മരിക്കുമ്പോഴും അവരുടെ വീരവാദത്തോടെയാണ് മരിച്ചത്. മദ്യപാന്മാരും മദ്യം ഒളിച്ചു കടത്തുന്നവരും മറ്റെല്ലാവരും അവരുടെ ഒരു കൂട്ടത്തു നിന്നുമാണ് ഞാൻ വന്നത്. എന്റെ അമ്മ ഒരു പകുതി ഇന്ത്യക്കാരിയാണ്. എനിക്ക് വമ്പ് പറയാൻ കഴിയാത്ത അനേക കാര്യങ്ങളുണ്ട്. എനിക്ക് എന്റെ കുടുംബ വൃക്ഷത്തെ കുറിച്ച് വമ്പ് പറയാൻ യാതൊന്നുമില്ല. എന്നാൽ ദൈവത്തിന് മഹത്വം എനിക്ക് വമ്പ് പറയാനായിട്ടൊന്നുണ്ട്. എന്റെ രണ്ടാം ജനനം, അത് യേശു ക്രിസ്തുവിൽ നിന്നും വന്നു. നമുക്കുള്ള ആ അപ്പനമ്മയെ പറ്റി എനിക്ക് വമ്പ് പറയാനാകും. കാരണം അവനെന്റെ അപ്പനാണ്, അവനെന്റെ രക്ഷകനാണ്, അവനെന്റെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ എനിക്ക് ചെയ്തു. അവൻ എനിക്ക് ചെയ്ത എല്ലാറ്റിനും വേണ്ടി എനിക്ക് വമ്പ് പറയാനാകും. എന്തെന്നാൽ ഇപ്പോൾ ഞാൻ അവന്റെ മകനായി തീർന്നു. ഞാൻ ഇനിമേൽ ചാർലസ് ബ്രൺഹാമിന്റെ മകനായിരിക്കുന്നില്ല. ഞാൻ യേശു ക്രിസ്തുവിന്റെ ഒരു മകനായിരിക്കുന്നു. അത് ശരിയാണ്. എനിക്കെന്റെ ജനനത്തെ കുറിച്ച് ഇപ്പോൾ പൊങ്ങച്ചം പറയാം. എന്റെ ആദ്യ ജനനത്തെ കുറിച്ച് എനിക്ക് വമ്പ് പറയാനാകില്ല. അവിടെ ഒന്നുമില്ല. ഞാൻ അതിനെ കുറിച്ച് ലജ്ജിക്കുന്നു. ഞാൻ എന്റെ രണ്ടാം ജനനത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല. ഇല്ല ഇല്ല, ഞാൻ എന്റെ രണ്ടാം ജനനത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല. അവനത് എങ്ങനെയാണ് ചെയ്തത്? വചനത്താലുള്ള ജലസ്നാനത്താൽ. അത് ശരിയാണ്. വാസ്തവമായി മുൻകുറിക്കപ്പെട്ട വിശ്വാസികൾ വചനവുമായി നിലനിൽക്കും. അവർ അതിനെ ദുഷിപ്പിക്കില്ല, അതിനെ വൈകൃതമാക്കാൻ കഴിയില്ല. ഓ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രികളുമായുള്ളവരെ, ദൈവത്തിന്റെ എല്ലാ പുത്രന്മാരും പുത്രിമാരും ചേർന്ന് നമുക്കുണ്ടായിരിക്കേണ്ട ഈ മഹത്തായ കൂട്ടായ്മ ചെയ്തുകൂടാത്തതെന്താണ്? നമുക്കത് ഉണ്ടായിരിക്കണം. എന്നാൽ അവർ അതിനനുവദിക്കില്ല. അത്ര തന്നെ. കാരണം അവർ വാസ്തവമായും ദൈവത്തിനല്ല പുത്രന്മാരും പുത്രിമാരുമല്ല. നോക്കൂ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, എന്നാൽ അതിലേക്ക് കടക്കാൻ സമയമില്ല. ഞാൻ അവസാനിപ്പിച്ച് കടന്നു പോകേണ്ടതുണ്ട്. ആ ചെറിയ ഉള്ളിന്റെ ഉള്ളിൽ അവിടെയാണ് നിങ്ങൾ ആരംഭിക്കുന്നത്. അത് നിങ്ങളുടെ പ്രാണനാണ്. അതിൽ നിന്നും കടന്നു വന്ന് നിങ്ങളൊരു ആത്മാവായി തീരുന്നു. അത് കഴിയുമ്പോൾ നിങ്ങൾ ജീവനുള്ള ഒരു ദേഹിയായി മാറുന്നു. ഇപ്പോൾ ജീവനുള്ള ദേഹിക്ക് ബന്ധപ്പെടാനായി 5 ഇന്ദ്രിയങ്ങളുണ്ട്. രണ്ടാമത്തേതിനും 5 ഇന്ദ്രിയങ്ങളുണ്ട്. അത് പുറമേയുള്ള ശരീരമാണ്. കാണുക, രുചിക്കുക, മണക്കുക, കേൾക്കുക, അനുഭവിക്കുക. അകത്തുള്ള ശരീരത്തിന് സ്നേഹം, മനസാക്ഷി ഇത്യാദിയായി 5 ഇന്ദ്രിയങ്ങൾ. എന്നാൽ അവിടെ ഉള്ളിന്റെ ഉള്ളിലായി നിയന്ത്രണ ഗോപുരം. അതൊന്നുകിൽ ദൈവം അല്ലെങ്കിൽ സാത്താൻ. ഒരു ക്രിസ്ത്യാനിയാണ് എന്ന പോലെ ഇന്നതുമാതിരി നിങ്ങളുമായി ബന്ധം വയ്ക്കുന്ന ഈ വക കാര്യങ്ങളുമായി നിങ്ങൾക്ക് ഹാസ്യാനുകരണം നടത്താൻ കഴിയും. അഥവാ ഒരു ക്രിസ്ത്യാനി ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് പിശാചിനെ പുറത്താക്കാൻ കഴിയും. എന്നാൽ ആ ഉള്ളിലുള്ള നിയന്ത്രണ ഗോപുരം, ആ ആരംഭം, ആ തുടക്കം ദൈവത്തിന്റേതായിരിക്കില്ല. അതൊരിക്കലും ദൈവത്തിങ്കിലേക്ക് തിരികെ പോകുകയുമില്ല. നിങ്ങൾക്കത് മനസ്സിലായോ? യൂദാസ് പിശാചുക്കളെ പുറത്താക്കിയില്ലേ? അവനെ മരണത്തിനായി ഏൽപ്പിക്കാൻ കൽപ്പിച്ച കയ്യഫാവ് പോലെ പ്രവേശിച്ചില്ലേ? എന്നാൽ അവൻ വചനത്തിലായിരുന്നില്ല. കാണുന്നോ? അത് ശരിയാണ്. ലോകത്തിൽ നിന്നും സഭയിൽ നിന്നും ദൈവത്തിന്റെ പുത്രന്മാരും പുത്രികളുമായി രൂപാന്തരപ്പെടുന്നു. അവസാനിപ്പിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കൂ, ഒരിക്കലും ഉറക്കാതെ അലഞ്ഞു തിരിയുന്ന നക്ഷത്രങ്ങളെ പോലെ. ഒരു വിഭാഗീയ സഭയിൽ നിന്നും മറ്റൊരു വിഭാഗീയ സഭയിലേക്ക്. ചിലർ ഈ വിഭാഗീയ സഭയിൽ ലോകത്തിൽ അലഞ്ഞു തിരിഞ്ഞ് ഇപ്പോൾ എങ്ങനെയാണ് അലഞ്ഞു നടക്കുന്ന ദൈവപുത്രന്മാരായി തീരുന്നത്? ഒരു ശരത്കാലത്തിൽ വെള്ളത്തിനുമേലുള്ള ഒരു ഇലയെപ്പോലെ. ലിയോ അവിടെ പടിഞ്ഞാറ് നാം അങ്ങനെ കാണാറുണ്ട്. ഇലകൾ അതിന്മേൽ പറന്നു വീഴുന്നു. ഓരോ ഇളം കാറ്റും അതിനെ ഈ വശത്തു നിന്നും മറ്റേ വശത്തേക്ക് പറത്തുന്നു. എന്നാൽ നാം സ്ഥിരപ്പെട്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിൽ നങ്കൂരമിടുക. ജീവിതത്തിന്റെ കാറ്റുകളെ ഞാൻ ധൈര്യമായി എതിർത്തു നിൽക്കും. യേശുവിൽ നങ്കൂരമിട്ടിരിക്കുന്നു. ഞാനൊരു കാറ്റിനെയോ തിരമാലയോ ഭയപ്പെടില്ല. നോക്കൂ, അത് എന്തു തന്നെയായാലും ഇംച് ക്യാമ്പലിനെ ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളിലായിരിക്കുന്നേരം നിങ്ങൾ അനേകർ ഓർക്കുന്നല്ലോ. വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന വചനത്തെ സന്ധിക്കാനായുള്ള വ്യവസ്ഥിതിക്കായി അബ്രഹാമിന്റെയും സാറയുടെയും ശരീരം രൂപാന്തരപ്പെട്ടു. നോക്കൂ, അവർ വൃദ്ധരായിരുന്നു. അബ്രഹാമിനും സാറയ്ക്കും ആ വാഗ്ദത്തം ലഭിച്ചിരിക്കുകയും അവന് 75 അവൾക്ക് 65 കഴിഞ്ഞ് ആർത്തവ വിരാമം കഴിഞ്ഞു വരുന്നു. ആ അർത്ഥ സഹോദരിയായ അവളൊരു ചെറിയ പെൺകുട്ടിയായിരുന്നു മുതലേ ജീവിച്ചു പോന്നു. മാത്രമല്ല, ആ വാഗ്ദത്തത്തെ കാക്കാനായി അവരുടെ രണ്ടുപേരുടെയും ശരീരത്തെയും ഒരു വൃദ്ധനായ പുരുഷനും സ്ത്രീയിൽ നിന്നും, ഒരു യൗവനക്കാരായ മനുഷ്യനായും ഒരു യൗവനക്കാരി സ്ത്രീയായും ദിവസത്തെ വാഗ്ദത്തത്തെ സന്ധിക്കാനായി രൂപാന്തരപ്പെടുത്തി. ദൈവത്തിന് മഹത്വം. അതെനിക്ക് വളരെ നന്നായി അനുഭവപ്പെടുന്നു. കാണുന്നോ, ഞാൻ എന്തായിരുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ ഇവിടെ എങ്ങനെ വന്നു എന്നും കാര്യമാക്കുന്നില്ല. ഈ ദിവസത്തെ വാഗ്ദത്തത്തെ സന്ധിക്കാനായി നമുക്ക് രൂപാന്തരം പ്രാപിക്കാൻ കഴിയും. എപ്പോൾ? നമുക്ക് പരിശുദ്ധാത്മാവിന്റെ മാധുര്യത്തിലും ഐക്യതയിലും സഹോദരന്മാരും സഹോദരികളുമായി ജീവിച്ച് ഒരുമിച്ച് വസിക്കാൻ കഴിയുമോ? അപ്പോൾ ഹാനോക്ക് ദൈവത്തിലേക്ക് സന്ധിക്കുന്നതിന്റെ ഒരു മാതൃകയായി. അവന്റെ മുഴുവൻ ശരീരവും മരണം പോലും കാണാതെ ഹാനോക്ക് ഉണ്ടായിരുന്നപ്പോൾ മുകളിലേക്ക് എടുക്കപ്പെട്ടു. ഏലിയാവനും അതുതന്നെ സംഭവിച്ചു. ഒരു മരിച്ച തണുത്തുറഞ്ഞ മൃദുപിണ്ഡമായ അവന്റെ വാരിയലുകൾ അവന്റെ പിന്നിലേക്ക് ഒട്ടിപ്പിടിക്കുവോളം ആഘാതമേൽപ്പിച്ചിട്ടും യേശുവിന്റെ ശരീരം രൂപാന്തരപ്പെട്ടു. മാത്രമല്ല, അതുമല്ല, അവന്റെ ഹൃദയത്തിലൂടെ ഒരുപക്ഷെ ഇത്രയും വീതി ഉണ്ടാകാം. കുന്തത്താൽ നടുവിലൂടെ കുത്തി തുളച്ചിട്ട് ജലവും രക്തവും പുറപ്പെട്ടു വന്നു. അവന്റെ ശരീരത്തിൽ നിന്നും ജലാംശം പോലും നഷ്ടമായിട്ട് ആ കുന്തത്തിലൂടെ രക്തം ഒഴുകി വരികയും അവന്റെ മുട്ടിലൂടെ ഒഴുകി നിലത്ത് തുള്ളി തുള്ളിയായി വീഴുകയും ചെയ്തു. അങ്ങനെ അവൻ മരിച്ചപ്പോൾ ചന്ദ്രനും നക്ഷത്രങ്ങളും പറഞ്ഞു അവൻ മരിച്ചു. ഭൂമി പറഞ്ഞു അവൻ മരിച്ചു. ഒരു പെട്ടെന്നുള്ള ക്ഷോഭത്താലുള്ള തളർച്ചയാൽ ആ പാറകളും മറ്റെല്ലാം ഭൂമിയിൽ നിളങ്ങാൻ തുടങ്ങി. അവൻ മരിച്ചുവെന്ന് സകലതും പറഞ്ഞു. ദൈവം പോലും തന്നെ മുഖം മറച്ചു. അവൻ മരിച്ചിരുന്നു. എന്നാൽ അവന്റെ ശരീരം രൂപാന്തരപ്പെട്ടു. എന്തുകൊണ്ടാണ്? എന്നാൽ ദൈവം പറഞ്ഞിരുന്നു, ഞാൻ അവന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, എന്റെ അഭിഷിക്തനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അതങ്ങനെ ചെയ്യാനായി ഒരു വഴിയുമില്ല. ഈ വരും ചില ദിവസങ്ങളൊന്നിൽ നമ്മുടെ ശരീരങ്ങളും ഒരു പെട്ടിയിലായി നീണ്ടു നിവർന്നു കിടക്കും. നമ്മൾ കടന്നു വന്നേക്കാം. നിങ്ങൾ കടന്നു വന്ന ഞാനൊരു പെട്ടിയിൽ നീണ്ടു നിവർന്നു കിടക്കുന്നത് കണ്ടേക്കാം. ഞാൻ കടന്നു വന്ന നിങ്ങൾ കിടക്കുന്നത് കണ്ടേക്കാം. നിങ്ങളെ നോക്കി അവസാന വാക്കുകൾ പറഞ്ഞിരിക്കാം. അഥവാ അങ്ങനെയുള്ള എന്തെങ്കിലും ആകാം. എന്നാൽ നീ ഞങ്ങളെ ഒരിക്കലും പാതാളത്തിൽ വെച്ചിരിക്കുകയില്ല. അവർ നിങ്ങളുടെ മേൽ കല്ലുകൾ ഉരുട്ടി വെച്ചെന്നിരിക്കാം. അവർ ഒരുപക്ഷെ നിങ്ങളെ കടലിൽ അടക്കം ചെയ്തിരിക്കാം. അവർ എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. എന്നാൽ ദൈവത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. രണ്ട് തെസ്സലോനിക്കരിൽ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനയാൽ ഞങ്ങൾ ഇതും കൂടെ നിങ്ങളോട് അറിയിക്കുന്നു. ദൈവത്തിന്റെ കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം എഴുന്നേൽക്കും. ശേഷിക്കുന്നവരായ നാം ഇന്ന് രാവിലെ പാട്ടിന്റെ വരികളിൽ ഉണ്ടായതുപോലെ അവരോടൊപ്പം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടും. ദൈവത്തിന്റെ രൂപാന്തരപ്പെടുന്ന ശക്തി, അത് നമ്മെ വിദ്യാഭ്യാസത്തിന്റെയും ശാസ്ത്രത്തിന്റെയും താറുമാറാക്കൽ നിന്നും ലോകത്തിന്റെ കാര്യങ്ങളിൽ നിന്നും നൂതന കാലത്തിലുള്ള പഠനങ്ങളിൽ നിന്നും ദൈവത്തിന്റെ പുത്രന്മാരും പുത്രികളുമായി രൂപാന്തരപ്പെടുത്തി എടുത്തുകൊണ്ട് പോകും. മരണത്തിന് പോലും നമ്മെ കല്ലറയിൽ പിടിച്ചു വെക്കാൻ കഴിയില്ല. ഒരു കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഒരു നിമിഷത്തിനുള്ളിൽ നാം മാറ്റപ്പെടും. ഓ, നിങ്ങൾ പറയാൻ അർത്ഥമാക്കുന്നു, അത് സത്യമാണെന്ന് പറയാൻ ഞാൻ അർത്ഥമാക്കുന്നു. യേശു ആ വചനം ഭൂമിയിൽ നിന്നിരുന്നപ്പോൾ അത് വചനമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ഒരുവൻ, ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ, അവൻ പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ദൈവത്തിന്റെ ജീവനുള്ള വചനത്തെ നിർത്താൻ ഒരു വഴിയുമില്ല. അതിന് വീണ്ടും ജീവിച്ചെഴുന്നേറ്റേ മതിയാവൂ. നാം ജീവിക്കുന്ന ഈ പരിഷ്കാരത്തിന്റെയും പിന്നെ ശാസ്ത്രത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഈ നൂതനമായ എല്ലാ ചപ്പു ചവറിന്റെയും ശാസ്ത്രീയ ഏതിൽ നിന്നും നാം ഉയർത്തെഴുന്നേൽക്കും. ഏതെങ്കിലും ഒരു നാൾ ഈ ജഡത്തിന്റെ കുപ്പായം നിലത്ത് വീഴുകയും നിത്യജീവന്റെ സമ്മാനത്തിനായി ഉയർത്തെഴുന്നേൽക്കും. നാം ആകാശത്തിലൂടെ കടന്നു പോവുകയും അത് എന്നേക്കുമുള്ളതുമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മിലേക്ക് കൊണ്ടുവരപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ മനസ്സിന്റെ നൂതന ചിന്തയിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് പുതുക്കേണ്ടതിന് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാക്കളെയും രൂപാന്തരപ്പെടുത്തിയ അതേ ആത്മാവ് പറഞ്ഞിരിക്കുന്നു, ഇത്രത്തോളം നമ്മെ രൂപാന്തരപ്പെടുത്തി. മാത്രമല്ല, അത് നമ്മെ അവന്റെ സന്നിധിയിലേക്ക്, അവന്റെ മഹത്വത്തിലേക്ക് ഒരു മഹത്വീകരിച്ച ശരീരമായി കൊണ്ടുപോകും. അവർ വീടുകളെ പണിയും, അവർ അതിൽ പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും. നമ്മുടെ എല്ലാ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും, നാം ഒരു പൂന്തോപ്പ് ഉണ്ടാക്കുന്നു, നമ്മുടെ പുത്രന്മാർ കടന്നു വന്ന് അതിൽ നിന്നും പഴങ്ങൾ എടുക്കുന്നു, അവന്റെ മകൻ വന്ന് അവന്റെ കയ്യിൽ നിന്നും അതെടുക്കുന്നു, അവർ നടന്നു, മറ്റൊരുത്തൻ തിന്നുന്നു, അവർ പണിയുന്നു, മറ്റൊരുത്തൻ അതിൽ വസിക്കുന്നു. എന്റെ ദാസന്മാരുടെ ആയുസ് അത്രയും ദീർഘമുള്ളതായിട്ട് അവന്റെയും അവന്റെ മക്കളുടെ മക്കളും അവരോടൊപ്പം ഉണ്ടാകും. അവർ നടും, മറ്റൊരുത്തൻ അതിൽ നിന്നും തിന്നുകയില്ല. എന്താണ് വളരെ നല്ലത്! ഒരു കന്യക ഗർഭിണിയാകും എന്ന് പറഞ്ഞ അതേ പ്രവാചകൻ തന്നെ നമുക്കിത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നമുക്കതെങ്ങനെ ലഭിക്കും? ഇപ്പോൾ നാം ശരിക്കും സംഭവനീയമായും അവിടെയാണ്. നോക്കൂ, എന്തുകൊണ്ടെന്നാൽ ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് ആകേണ്ടതുണ്ട്. അവരവിടെ വെച്ച് ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വിചിത്രമായി തോന്നരുത്, കല്ലറകളിലുള്ള എല്ലാവരും മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുകയും എഴുന്നേറ്റ് വരികയും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും. അതെന്താണ് രൂപാന്തരപ്പെടൽ? ദൈവത്തിന്റെ വചനത്താലുള്ള രൂപാന്തരപ്പെടൽ. നമ്മെ ദൈവത്തിന്റെ പുത്രിമാരും പുത്രന്മാരുമാക്കി തീർക്കുന്നു. വരാനുള്ള ലോകത്തിലേക്ക് നമുക്ക് ജീവനെ നൽകുന്നു. ഓ എന്റെ, എനിക്കധികമായി എന്തു പറയാനാകും? മറ്റു കാര്യങ്ങളെ കേൾക്കരുത്. ഈ ലോകത്തിന്റെ വൃഥാവായ ധനത്തിൽ കണ്ണുവെക്കരുത്. അത് വളരെ വേഗം നശിക്കും. നിത്യമായതിൽ നിങ്ങളുടെ പ്രതീക്ഷകളെ പണിയുക. അവ ഒരിക്കലും നീങ്ങിപ്പോകയില്ല. മാറ്റമില്ലാത്ത ദൈവത്തിന് കൈകളിൽ പിടിച്ചുകൊള്ളുക. അത് നമുക്ക് പാടാം. മാറ്റമില്ലാത്ത ദൈവത്തിന് കൈകളിൽ പിടിച്ചുകൊള്ളുക. അതിവിടെയാണ്. നിത്യമായതിൽ നിങ്ങളുടെ പ്രതീക്ഷകളെ പണിയുക. മാറ്റമില്ലാത്ത ദൈവത്തിന് കൈകളിൽ പിടിച്ചുകൊള്ളുക. നിങ്ങളുടെ യാത്ര പൂർണ്ണമാകുമ്പോൾ, നാം ദൈവത്തോട് സത്യസന്ധരായിരുന്നെങ്കിൽ, മഹത്വത്തിലെ നമ്മുടെ വീട് പ്രകാശപൂരിതവും വെണ്മയുമുള്ളതാകും. നമ്മുടെ ഹർഷപുളകിതമായ പ്രാണൻ അത് ദർശിക്കും. മാറ്റമില്ലാത്ത ദൈവത്തിന് കൈകളിൽ പിടിച്ചുകൊള്ളുക. രൂപാന്തരം പ്രാപിക്കപ്പെട്ടു. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ കൈകളിൽ പിടിച്ചുകൊള്ളുക. നിത്യതയിൽ നിങ്ങളുടെ പ്രതീക്ഷകളെ പണിയുക. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ കൈകളിൽ പിടിച്ചുകൊള്ളുക. ശാസ്ത്രത്തെ അത് വചനവിരുദ്ധമാണെങ്കിൽ അതെന്ത് തെളിയിച്ചാലും ശ്രദ്ധിക്കരുത്. കാണുന്നു, സഭയെ അത് വചനത്തിന് വിരുദ്ധമായി അത് എന്ത് പറഞ്ഞാലും അതിനെ ശ്രദ്ധിക്കരുത്. കാരണം നാം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ കൈകളിൽ പിടിച്ചിരിക്കുന്നു. സമയം മാറും, ശാസ്ത്രം മാറി വരും. ആ കൈകളിൽ പിടിച്ചുകൊള്ളുക, അതിന് മാറാൻ കഴിയില്ല. നിത്യമായതിൽ നിങ്ങളുടെ പ്രതീക്ഷകളെ പണിയുക, അവ ഒരിക്കലും നീങ്ങിപ്പോകയില്ല. പിതാവാം ദൈവമേ, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇന്ന് രാവിലെ നേരം കൂടി വന്നപ്പോൾ ഒരു വലിയ വലിച്ചു നീട്ടിയ സന്ദേശമെടുത്തു. അതുമല്ല, ഓ കർത്താവേ, ആ വിത്തുകൾ ഈ ജനങ്ങളുടെ ഇടയിൽ ഹൃദയങ്ങളിടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ദുർബലരും ഞങ്ങളുടെ കൂടാരവും ദുർബലമാണ് എന്നോർക്കണമേ. അതുമല്ല, ഞങ്ങൾ ചില നേരങ്ങളിൽ ഏത് വശത്തേക്ക് തിരിയണമെന്നും ഞങ്ങൾക്കറിയില്ല. പ്രിയ ദൈവമേ, അവിടുത്തെ മഹത്തായ ആത്മാവിനാൽ നീ ഞങ്ങളെ തിരിക്കുകയും നയിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കലും ഞങ്ങളെ ഒറ്റയ്ക്ക് വിടരുത്. പിതാവേ, നീ അത് ചെയ്യുകയില്ലെന്ന് വാക്ക് തന്നിരിക്കുന്നു. ഞാൻ നിന്നെ ഒരിക്കലും വിടുകയില്ല, ഉപേക്ഷിക്കുമല്ല, ഞാൻ നിന്നോടൊപ്പം ഇരിക്കും. അതുമല്ല, പിതാവാം ദൈവമേ, ഞങ്ങളുടെ ലിയോയെയും ജനയെയും നീ വഴികാട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ജനങ്ങളുടെ മേൽ നീ ആയിരിക്കേണ്ട വിധത്തിലുള്ള നായകന്മാരാക്കി മാറ്റണമേ. അവരുടെ ചിന്തകളെ ഉപയോഗിക്കുന്നതല്ല, എന്നാൽ ആ മഹാൻ പരിശുദ്ധാത്മാവ് അവരെ എന്തു ചെയ്യണം എന്നതിലേക്ക് നിർദ്ദേശിക്കട്ടെ. ഈ പുരുഷന്മാരെ, സ്ത്രീകളെ, ഈ ചെറുപ്പക്കാരായ കുട്ടികളെയും കർത്താവെ എന്നെ എന്ന പോലെ അനുഗ്രഹിക്കണമേ. നീ അവർക്ക് ദീർഘായുസ് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിയുമെങ്കിൽ, അത് സാധ്യമെങ്കിൽ കർത്താവെ, അവന്റെ വരവ് കാണാനായി ഞങ്ങൾ അനുവദിക്കണമേ. ഞങ്ങൾക്കത് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സകലതും വളരെ അടുത്തിരിക്കുന്നതായി ഞങ്ങൾ കാണുന്നു. അതത്രയേറെ അടുത്താണ്. ഇത് അനുവദിക്കണം പിതാവേ. ഞങ്ങളവരെ ഞങ്ങളുമായി ചേർന്ന് ഇപ്പോൾ നിന്നെ സേവിക്കാനായി യേശുവൻ നാമത്തിൽ നിനക്ക് തരുന്നു. ആമേൻ. നിങ്ങളെ ഇത്രയും നേരം ഞാൻ പിടിച്ചിരുത്തിയതിനാൽ എന്നോട് ക്ഷമിക്കണം സഹോദരിയോ.
And purchased.